ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണങ്ങാം. നമ്മുടെ തലകളും നമ്മുടെ ഹൃദയങ്ങളും ദൈവം മുമ്പാകെ വണങ്ങിയിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ കൂടിയിരിക്കുന്നവരിൽ എത്ര പേർക്ക് ദൈവം മുമ്പാകെ ഒരു അപേക്ഷയുണ്ടെന്ന് തങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് കാണിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ അതിശയപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അപേക്ഷകളെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉയർത്തിപ്പിടിച്ചുകൊള്ളുക. കർത്താവായ യേശുവേ, അവിടുന്ന് അക്ഷയമായ ജീവന്റെ ഉറവിടമാകുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളിൽ കൂടെ ഒഴുകിയിട്ട് എല്ലാ വിശ്വാസത്തിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ കഴുകി വെടിപ്പാക്കണമേ. അങ്ങനെ ഞങ്ങളിപ്പോൾ നിന്റെ സന്നിധിയിൽ നിൽക്കുകയും ഞങ്ങളുടെ ഇടയിൽ ആവശ്യങ്ങളുണ്ടെന്ന് ഞങ്ങൾ അറിയുകയും ചെയ്യുന്നു. ഞങ്ങൾ പാപികളാണെന്നും യാതൊരുവിധ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ യോഗ്യരല്ലെന്നും ഞങ്ങൾ അറിയുന്നു. എന്നാൽ ഞങ്ങൾ അവനെക്കുറിച്ച്, അതായത് ഞങ്ങൾക്ക് വേണ്ടി താഴേക്കിറങ്ങി വരികയും ഞങ്ങളുടെ പാപങ്ങളെ വഹിക്കുകയും ചെയ്ത് അവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അപ്പോൾ അവന്റെ രക്തം അവിടെ ഉണ്ടാകും. അവിടെ ദൈവസന്നിധിയിൽ നാമല്ല, അത് അവനാകുന്നു. രക്തത്തിൽ കൂടി അവന്റെ ശബ്ദം അവിടെ സംസാരിക്കുന്നു. ഓ ദൈവമേ, എങ്കിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ പാപത്തിൽ നിന്നും അവിശ്വാസത്തിൽ നിന്നും വെടിപ്പാക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ആഗ്രഹങ്ങളെ നീ നൽകണമേ. കാരണം സത്യമായിട്ട് ഞങ്ങൾ നിന്നെ സേവ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ ക്ഷീണിച്ച അവസ്ഥയിലും കഷ്ടപ്പാടുകളിലും ലോകപരമായ കാര്യങ്ങളിലും ഇവയെല്ലാം ചിലപ്പോൾ ഞങ്ങളുടെ മേൽ ഞങ്ങളെ തികഞ്ഞവരും സമ്പൂർണരുമാക്കുന്നതിന് വേണ്ടിയിട്ടിരിക്കുന്നു എന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അതായത് നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ ഒരപൂർവ കാര്യം വന്നുകൂടിയെന്ന് അതിശയപ്പെടരുത്. അത് നമ്മെ തികഞ്ഞവരും സമ്പൂർണരുമാക്കിയിട്ട് ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. ഈ വലിയ അനുഭവങ്ങളുടെ മരുഭൂമിയിൽ നീതിമാനായ മനുഷ്യർ വിശുദ്ധന്മാരെ വളയ്ക്കപ്പെടുന്നു. ഈ അനുഭവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി യാതൊന്നും ചെയ്യാൻ ഞങ്ങൾ അർത്ഥമാക്കുന്നില്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പിതാവേ, ഇതിൽ തന്നെ ഞങ്ങൾ നിങ്ങളെ കടത്തുകൊണ്ടുവരപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഭാരങ്ങൾ അത്രമാത്രം കട്ടിയേറിയിട്ട് ഞങ്ങൾക്ക് ഇനിയും മുമ്പോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ ഞങ്ങളുടെ കൈകളെ ഞങ്ങളുടെ പിതാവിങ്കിലേക്ക് ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ നില വിളിക്കും. അപ്പോൾ സ്വർഗത്തിൽ നീ ഞങ്ങളെ കേൾക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനായി ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഇന്ന് രാവിലെ സമയം നിന്റെ വചനത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ വചനം സത്യമാകുന്നുവല്ലോ. അങ്ങനെ ഇപ്പോൾ ഈ പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞങ്ങൾ സഹോദരൻ നെവിലിന് വേണ്ടിയും സഹോദരൻ ക്യാപ്സിന് വേണ്ടിയും സഹോദരൻ കൊളിൻസിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കൂടാതെ ബാക്കിയുള്ള എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും, ട്രസ്റ്റികൾക്ക് വേണ്ടിയും, ഡീക്കന്മാർക്ക് വേണ്ടിയും, എല്ലാ സാമാന്യ ജനങ്ങൾക്ക് വേണ്ടിയും, നമ്മുടെ വാതിലിനുള്ളിലായിരിക്കുന്ന അപരിചിതർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നതിനാൽ ഇന്നത്തെ ദിവസം നീണ്ട സമയം വരെയും ഞങ്ങൾ ഓർക്കുന്ന ഒരു ദിവസമാക്കാൻ ഇടയാക്കണമേ. കർത്താവ്, ഇന്ന് രാവിലെ സമയം വളരെ വലിയ പ്രതീക്ഷകളോടെ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ക്ഷണനേരത്തേക്ക് ഞങ്ങൾ വിളിച്ചുകൂട്ടപ്പെട്ടിരിക്കുന്നു. അതൊരു ഉദ്ദേശത്തിനായിട്ടാണെന്ന് ഞങ്ങൾ കരുതുന്നു.
അതെ, ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളോടൊപ്പം ഈ സഭയിൽ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞിരിക്കുന്നത് ഒരു വലിയ മഹത്തായ കാര്യമാകുന്നു. ഇന്ന് രാവിലെ സമയം ഞാൻ കഷ്ടിച്ച ആരെങ്കിലും മാത്രം പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. കാരണം ഞാൻ തന്നെ ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തന്നെ കഷ്ടിച്ച അറിയില്ലായിരുന്നു. ഞങ്ങളിപ്പോൾ ഫിലാദൽഫിയയിൽ നിന്ന് വന്നതേ ഉള്ളൂ. എന്റെ ഒരു സുഹൃത്തായ ക്യാപ്റ്റൻ ജിം മോസ്ലിയുടെ ശവമടക്ക ശുശ്രൂഷയ്ക്കായി പെട്ടെന്ന് എനിക്ക് അരിസോണയിലേക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അവർ മൂന്ന് മോസ്ലി സഹോദരന്മാരാണ്. അദ്ദേഹം വളരെ ദൈവഭക്തിയും വിശുദ്ധിയുമുള്ള മനുഷ്യനായിരുന്നു. കുറച്ച് നാളുകളായുള്ളൂ ഞാൻ അദ്ദേഹത്തെ ക്രിസ്തുവിലേക്ക് നയിച്ചിട്ട്. അവരിൽ ഒരാൾ കഴിഞ്ഞ ദിവസം വിമാനാപകടത്തിൽപ്പെട്ട് പെട്ടെന്ന് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ അവർക്ക് കിട്ടുന്നതിന് മുമ്പ് 10 മണിക്കൂറോളം തീയിൽ അദ്ദേഹം കിടന്നിരുന്നു. അദ്ദേഹത്തിന് 28 വയസ്സും കൂടാതെ 26 വയസ്സ് പ്രായമേറിയ തന്റെ ഭാര്യയെയും 3 കൊച്ചുകുട്ടികളെയും വിട്ടിരിക്കുന്നു. അവരിൽ മൂത്തവൻ 7 വയസ്സ് പ്രായമുണ്ട്. വളരെ കഷ്ടമായി പോയി. അവർക്ക് അദ്ദേഹത്തിന്റെ ശരീരം കിട്ടിയപ്പോൾ അടുത്ത ദിവസം തന്നെ ശവമടക്കം നടത്തേണ്ടിയിരുന്നു. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന്, അല്ലെങ്കിൽ സഹോദരൻ മോസ്ലിയുടെ ശവമടക്ക ശുശ്രൂഷയിൽ ഞാൻ എന്താണ് പറയുമെന്നുള്ളത് എഴുതിയിട്ട് ടെലഗ്രാമിൽ കൂടെ അയച്ചു കൊടുത്തു. ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. എന്നിരുന്നാൽ തന്നെയും അവൻ എല്ലാ കാര്യങ്ങളും ശരിയായി പ്രവർത്തിക്കുമാറാക്കുന്നു. ഇന്ന് രാവിലെ നാം കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി ഇവിടെ ആയിരിക്കുന്നു. നാം ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻ എല്ലാ കാര്യങ്ങളെയും യഥാർത്ഥമായ രീതിയിലാക്കിക്കൊള്ളുമെന്ന് നാം അറിയുന്നു. അതെന്താണെന്നുള്ളതിനെയും എങ്ങനെ അത് പ്രവർത്തിക്കുമെന്നുള്ളതിനെയും പരിഗണിക്കാതെ അത് നമ്മൾക്കായി നന്മയ്ക്കായി പ്രവർത്തിക്കുമെന്ന് നാം അറിയുന്നു. കാരണം അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുകയും അതപ്രകാരമായിരിക്കേണ്ടി ഇരിക്കുന്നു. ചിലപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയാതെയായിട്ട് ആ സമയങ്ങളിൽ വളരെ സങ്കീർണ അവസ്ഥയിലാകുന്നു. എന്നിരുന്നാൽ തന്നെയും അത് സത്യമാണെന്ന് നാം അറിയുന്നു. കാരണം തിരുവെഴുത്ത് അത് സത്യമാണെന്ന് പറയുന്നു. കൂടാതെ ബൈബിൾ എന്നത് ദൈവം നമുക്ക് അക്ഷര രൂപത്തിലാകുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസം എവിടെയെങ്കിലും സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. ഞാനോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമോ ജീവിതത്തിൽ ഒരു വിജയം വരിക്കാൻ ശ്രമിച്ചിട്ട് പലവട്ടം ഒരു കോടീശ്വരനാകുകയാണെങ്കിൽ എന്നാൽ നാം അതുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് വഴിയുടെ അവസാനം ചെന്നെത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ഗുണമാണ് പിന്നെ നമുക്കുള്ളത് നോക്കുക. കൂടാതെ കാശ് എന്നത് ഒരു കൈയെഴുത്ത് പ്രതിയാണ്, അതൊരു കൈമാറ്റം ചെയ്യാവുന്ന വസ്തുവാണ്. എന്നാൽ നിങ്ങൾക്കത് ജീവന് വേണ്ടി കൈമാറ്റം ചെയ്യാൻ പറ്റുകയില്ല, ദൈവത്തിന് മാത്രമേ ജീവനുള്ളൂ. അതുകൊണ്ട് നാം ഇവിടെ ഒരു നെഗറ്റീവ് രൂപത്തിലാണെന്ന് നാം തിരിച്ചറിയുന്നു. കൂടാതെ നെഗറ്റീവ് ഉണ്ടായിരിക്കുന്നിടത്തോളം പോസിറ്റീവ് അവിടെ ഉണ്ടായിരിക്കണം. ഒരു പോസിറ്റീവ് ഇല്ലാതെ ഒരു നെഗറ്റീവ് ഉണ്ടായിരിക്കാൻ കഴിയുന്നതല്ല, കാരണം ഒരു പോസിറ്റീവ് ഉണ്ടായിരിക്കുന്നതിലാണ് അത് നെഗറ്റീവിനെ ഉണ്ടാക്കുന്നത്. അതിപ്രകാരം ഏതെങ്കിലും ഒരു വസ്തുവിന്റെ നെഗറ്റീവ് പടം നിങ്ങളുടെ പക്കലുള്ളതുപോലെയാണ്. ആ കണ്ണാടിയിൽ പ്രകാശം പതിക്കത്തക്കോണം അവിടെ എവിടെയെങ്കിലും ഒരു വസ്തു ഉണ്ടായിരിക്കണം, അല്ലാത്തപക്ഷം അവിടെ ഒരു നെഗറ്റീവ് ഉണ്ടായിരിക്കില്ല. അതിനാൽ നമുക്കിവിടെയുള്ള ഈ ജീവൻ നെഗറ്റീവിലാണെന്ന് നാം കാണുകയും വേറെ എവിടെയോ ഒരു ജീവന്റെ സ്വരൂപത്തിൽ നാം ആയിരിക്കുന്നുവെന്ന് അറിയുന്നു. അതിനാൽ വേറെ എവിടെയോ ഒരു പോസിറ്റീവ് ഉണ്ടെന്നും അതിൽ ആ പ്രകാശം പതിച്ചിട്ട് ഈ ഭൂമിയിൽ എന്തിലോ അത് പ്രതിഫലിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ നാം അതിന്റെ പ്രതിഫലനം മാത്രമാണ്. യഥാർത്ഥമായ വസ്തു വേറെ എവിടെയോ ആണ്. അതങ്ങനെയല്ല എങ്കിൽ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും മോശമായ രീതിയിൽ ചതിക്കപ്പെട്ട മനുഷ്യൻ ഞാനാണ്. ഞാൻ എന്റെ ജീവിതം വ്യർത്ഥമായി ചിലവഴിച്ചിരിക്കുന്നു. എന്നാൽ സംശയത്തിന്റെ യാതൊരു നിഴൽ പോലും ഇല്ലാതെ അത് അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. നോക്കൂ, അതുകൊണ്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. രാജ്യത്തിനപ്പുറത്തു നിന്നും കുറച്ച് നിമിഷം നേരത്തേക്ക് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി മാത്രം നിങ്ങൾ കടന്നുവരുന്നത് ഞാൻ കാണുമ്പോൾ, കൂടാതെ ചിലപ്പോൾ അനുമാനിക്കുമ്പോൾ, അപ്പോൾ അതെന്നെ ഇതുപോലെയുള്ള ഒരു യോഗത്തിലേക്ക് വരുമ്പോൾ വാസ്തവത്തിൽ എന്നെ ചെറുതാക്കുന്നതായിട്ട് തോന്നിപ്പിക്കുന്നു. ജനങ്ങൾ നൂറോളം മൈലുകൾ യാത്ര ചെയ്ത് കുറച്ച് മിനിറ്റ് നേരത്തേക്ക് ഈ ശുശ്രൂഷയ്ക്കായി ഇവിടെ ഇരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നുവെന്ന് എന്നെ ചിന്തിക്കാനിടയാക്കുന്നു. കഴിഞ്ഞ ദിവസം ഏതോ ഒരു സ്ത്രീ വന്നിട്ട് പറയുകയുണ്ടായി, അതായത് എവിടെയാണ് ആ മനുഷ്യൻ നടന്നതെന്ന് എന്നെ കാണിക്കൂ, ഞാനും അദ്ദേഹത്തിന്റെ പിന്നിലായി അതേ മൈതാനത്ത് നടക്കട്ടെ, ഞാൻ സുഖപ്പെടുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ജനങ്ങൾ ആ രീതിയിൽ നിങ്ങളെ വിശ്വസിക്കുകയും നിങ്ങൾ ക്രിസ്തുവിന്റെ ഒരു പ്രതിനിധിയുമായിരിക്കുമ്പോൾ നാം എന്ത് ചെയ്തിരിക്കണം? നാം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം, കാരണം തെറ്റായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് നിങ്ങൾ നിങ്ങളെ മാത്രമല്ല നശിപ്പിക്കുന്നത്, എന്നാൽ നിങ്ങളെ പിന്തുടരുന്ന മറ്റുള്ളവരെയും കൂടി നിങ്ങൾ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ എടുത്തുകൊണ്ട് പോകുവാനായി എനിക്ക് ഏതെങ്കിലും ഒരു സഭാ സമുദായമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ അറിയാവുന്നതായിട്ടില്ല. എന്റെ വിശ്വാസത്തെ വെച്ചിരിക്കുന്നതായ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ വചനമാകുന്നു. മറ്റുള്ളതെല്ലാം പരാജയപ്പെട്ടു പോകും. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നതിനെ പിന്തുടരുക, കാരണം ഞാൻ ബൈബിൾ വിശ്വസിക്കുന്നു. അവൻ ജീവനാകുന്നു, അവൻ വചനമാകുന്നു. ഞാനിവിടെ വരുമ്പോൾ നിങ്ങളെ അധിക നേരം ഇരുത്താറുണ്ട് എന്ന് എനിക്കറിയാം. ഇന്നിവിടത്തേക്ക് വരാനായി ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എനിക്ക് വളരെയധികം കൂടിക്കാഴ്ചകളും വിളികളും മറ്റുമുണ്ടായിരുന്നു. അവരിൽ ചിലരെ ഇന്ന് രാവിലെ സമയം എനിക്ക് കണ്ടുമുട്ടേണ്ടിയിരുന്നു. സഹോദരൻ നെവിലയനോട് സംസാരിക്കാനായി പറയുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് വെള്ളിയാഴ്ചയായിരുന്നു. സഹോദരൻ നെവിലയനോട് സംസാരിക്കാനായി ഒരുപക്ഷെ പറഞ്ഞെന്നിരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ പിന്നെ പ്രാർത്ഥിച്ചു, ദൈവമേ ഇന്ന് വളരെ ചൂടാകുന്നു. അങ്ങനെ അവൻ നമ്മുടെ നന്മയുള്ളവനായിട്ട് ഇന്ന് രാവിലത്തേക്ക് ഈ അത്യന്തികമായ ചൂടിനെ തീർത്തുകൊണ്ട് ഇന്ന് രാവിലെ നമുക്കൊരു മഴ അയച്ചു തന്നു. അവന്റെ നന്മ ഇന്ന് രാവിലെ സമയം ഇവിടെ കൂടിയിരിക്കുന്നവരും നിങ്ങൾ എപ്പോഴും ഓർക്കുന്നവരുമായ ഓരോരുത്തരുടെ മേലും പെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ എന്റെ ഒരു സുഹൃത്തായ സഹോദരൻ ബിൽ ഡൌച്ചിനെ ഞാൻ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു. ഇന്ന് രാവിലെ സമയം അദ്ദേഹത്തെ എനിക്കിവിടെ കാണാൻ കഴിയുന്നില്ല. ഓ, അദ്ദേഹം അവിടെ ആയിരിക്കുന്നു. അതെ, 91 വയസ്സ് പ്രായമുള്ള ഒരു വൃദ്ധനായ അദ്ദേഹം ഇപ്പോഴും രാജ്യത്തിനപ്പുറത്തെല്ലാം ഓടിച്ചെല്ലുകയും മരുഭൂമിയിൽ കൂടിയും മഞ്ഞമലകളിൽ കൂടിയും തെന്നുന്ന റോഡുകളിൽ കൂടിയും രാജ്യത്തിനപ്പുറത്തേക്ക് ഇപ്പോഴും ഓടിച്ചെല്ലുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. നിങ്ങൾക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം അദ്ദേഹത്തോട് നന്മയുള്ളവനാകുന്നു, അതിനാൽ നിങ്ങൾക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുകയും വേലക്കാർ അദ്ദേഹത്തെ വീശിക്കൊണ്ടിരിക്കുകയും ചെയ്യാൻ കഴിയും. എന്നാൽ ബിൽ ഡൌച്ചിന് എന്തോ സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം വീണ്ടും ജനിച്ചിരിക്കുന്നു. അങ്ങനെയായപ്പോൾ എന്തോ ഒന്ന് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവിതമെല്ലാം ഈ യോഗങ്ങളിലെല്ലാം സംബന്ധിക്കുവാനായി ഉപയോഗിക്കുന്നു. അങ്ങനെ ഞാൻ ദൈവത്തിന്റെ നാവായിരിക്കുന്നുവെങ്കിൽ എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ ചതിക്കുമോ? അതിന് നല്ലത് മരിക്കുന്നതാണ്. എങ്കിൽ ഈ വേദപുസ്തകത്തിലുള്ള സത്യത്തെ യഥാർത്ഥമായി ഞാൻ അദ്ദേഹത്തോട് പറയട്ടെ. അപ്പോൾ അത് ദൈവത്തിന്റെ വചനമാകുന്നു. അദ്ദേഹം പറഞ്ഞത് തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ തിരുവെഴുത്തിൽ നിന്നും കുറച്ച് ഭാഗം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് വായിക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രിയിൽ തിരുവത്താഴ ശുശ്രൂഷയുണ്ടെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രദേശത്ത് തന്നെയുള്ളവരായ നിങ്ങൾ, കാരണം മറ്റുള്ളവർ അവർക്ക് ജോലിക്ക് പോകേണ്ട കാരണത്താൽ അവരുടെ വീടുകളിലേക്ക് ഒരുപക്ഷെ തിരികെ പോകുന്നതായിരിക്കും. ഇവിടെ കൂട്ടായ്മയിൽ തന്നെയുള്ളവരായ നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ സഹോദരന്മാർ തിരുവത്താഴ നൽകുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മയിലിരിക്കട്ടെ. ആഫ്രിക്കയിലേക്കുള്ള ഒരു അവസാനത്തെ വിളിക്കായി ഞാൻ കാത്തിരിക്കുകയാണ്. ഒരു മിഷനറി പ്രവർത്തകനായിട്ട് അവരെന്നെ അവിടെ പ്രവേശിക്കുവാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് പോകാൻ കഴിയുന്ന ഒരേ ഒരു വഴി എന്നത് ഞാൻ കെനിയ, ഉഗാണ്ട, താൻജനിക്കയിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് എനിക്ക് പോകാൻ കഴിയുന്ന ഒരേ ഒരു വഴി എന്നത് ആദ്യമായിട്ട് അവിടെയുള്ള സഭക്കാർ നിങ്ങളെ അവിടെ കടക്കാൻ അനുവദിക്കുകയില്ല. കാരണം അവർക്ക് എന്നെ ആഫ്രിക്കയിൽ ഏതെങ്കിലും ഒരു പക്ഷത്തും മറ്റേ പക്ഷത്തുമായിട്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ പ്രസംഗിക്കാനായി ആഗ്രഹിക്കുന്നു. അതുപോലെ ഞാൻ ചെയ്യുകയില്ല. അത് ചെയ്യുന്നതിനായി ഞാൻ അത്രയും കാപട്യമുള്ളവനായിരിക്കുന്നില്ല. അതുകൊണ്ട് ഒന്നുകിൽ ഞാൻ അവരോട് പറയും, ഇല്ല സാറേ, ദൈവം എന്റെ ഹൃദയത്തിൽ ഇടുന്നത് മാത്രം ഞാൻ പ്രസംഗിക്കും, അത്രമാത്രം. അത് ഞാൻ അവരെ പഠിപ്പിക്കാനായി എന്നെ കൊണ്ട് അവർ എന്താണ് ശ്രമിക്കുന്നതെന്നുള്ളതായിരിക്കില്ല എന്നുള്ളത് എനിക്ക് തീർച്ചയാണ്. അതുകൊണ്ട് മൂന്ന് ചേർന്ന ഒന്നായ സ്നാനങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും കൂടാതെ അവരുമായി പിന്നെ ബഹളമുണ്ടാക്കലും മറ്റുമാകുന്നു ഇല്ല. എന്നാൽ ഒരു വലിയ കൺവെൻഷന് വേണ്ടി ഞാൻ സഹോദരൻ ബോസയോട് ചോദിച്ചിരുന്നു, അദ്ദേഹം നാം എന്താണ് വിശ്വസിക്കുന്നതെന്നുള്ളതിന്റെ ചില പ്രകാശത്തെ കാണുന്നതിന്റെ വാക്കത്തെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊരു വേട്ടയ്ക്കുള്ള യാത്രയ്ക്ക് പോകുന്ന രീതിയിൽ കടന്നു വരാനായി അദ്ദേഹം പറഞ്ഞിരുന്നു. വേട്ടയ്ക്ക് പോകുകയാണെന്ന രീതിയിൽ അവർ എന്നെ അനുവദിക്കുകയാണെങ്കിൽ, എന്നെ അവിടേക്ക് വേട്ടയ്ക്ക് കൊണ്ടുപോകുകയാണെന്ന് പറയാനായി ആരെങ്കിലും എനിക്ക് അവിടെ കിട്ടുകയാണെങ്കിൽ, അങ്ങനെ ഞാൻ അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെ എംബസിയിലുള്ള ഡോക്ടർമാർ ഷിക്കാഗോയിൽ നിന്നുമുള്ള എന്റെ വ്യക്തിപരമായ കൂട്ടുകാരാണ്. അങ്ങനെ അവിടെ ചെന്നാൽ ഉടനെ തന്നെ അദ്ദേഹം പറയും, ഓ, സഹോദരൻ ബ്രണാം ഇവിടെ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊരു യോഗം തയ്യാറാക്കാം. അങ്ങനെ അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എംബസിക്കാർക്ക് എന്നെ തള്ളിക്കളയാൻ പറ്റുകയില്ല. അതുകൊണ്ട് അത് പ്രാവർത്തികമാക്കാനായി അവരിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണെങ്കിൽ ആ രീതിയിൽ അത് ശരിയായിക്കൊള്ളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അവങ്കിലേക്ക് സമർപ്പിച്ചുമിരിക്കുന്നു. അല്ലാത്ത പക്ഷം പിന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്, ദൈവ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ 7 കാഹളങ്ങളെ കുറിച്ച് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഏകദേശം 8 ദിവസത്തെ യോഗമായിരിക്കും. അത് നമുക്കിവിടെയുള്ള കൂടാരത്തിൽ വെച്ചായിരിക്കില്ല. ഒരു പക്ഷെങ്കിൽ നാം ഒരു ഓഡിറ്റോറിയം കിട്ടാനായി ശ്രമിക്കുന്നതാണ്. ഈ പുതിയ ഓഡിറ്റോറിയത്തെ ഇവിടെ നിർമ്മിക്കപ്പെടുന്നതിനെ കുറിച്ച് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ദർശനത്തിൽ യേശുവിനെ ആദ്യമായിട്ട് കണ്ട അതേ സ്ഥലത്താണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഓഡിറ്റോറിയം അതേ സ്ഥാനത്ത് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അത് കാണുന്നതിനായി ഞാൻ അവിടെ പോയിരുന്നു. ഞാൻ അവനെ നോക്കിയപ്പോൾ അവൻ കിഴക്കോട്ടേക്ക് നോക്കിയായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ ഓർത്തിട്ടുണ്ടായിരിക്കുമല്ലോ. എന്റെ പിതാവിന് വേണ്ടി ഞാൻ അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ തീരെ ചെറുപ്പമായിരുന്നു, ചെറുപ്പക്കാരനെ ഒരു പ്രസംഗിയനായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ അവനെ കണ്ടത്. ഞാൻ അവനെ നോക്കിക്കൊണ്ടിരുന്നു. അവന്റെ തല എന്നിൽ നിന്നും ഒരു വശത്തേക്ക് തിരിച്ചിരുന്നു. എന്റെ തൊണ്ട ശരിയാക്കിക്കൊണ്ട് ആ കുറ്റിച്ചെടികൾ നിന്നിരുന്ന വയലിൽ കൂടി ഞാൻ ചുറ്റുപാടുമായി നടന്നു. ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവൻ ഒരിക്കലും തിരിഞ്ഞില്ല. ഞാൻ അവന്റെ പേര് യേശു എന്ന് വിളിച്ചു. അവൻ തിരിഞ്ഞിട്ട് തന്റെ കൈകൾ എടുത്ത് നീട്ടി. നേരം വെളുക്കുന്നതുവരെ അത് മാത്രമേ എനിക്ക് പിന്നെ ഓർമ്മയിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നേരം വെളുത്തതോടുകൂടി ഞാൻ ആ വയലിൽ നിന്നും പുറത്തു കടന്നു വന്നു. അതുകൊണ്ട് ചിലപ്പോൾ ആ കാഹളനാദങ്ങളെ അവിടെ വെച്ച് പ്രസംഗിക്കാൻ അവനെ അനുവദിച്ചേക്കാം. അത് എവിടെ വെച്ചായിരുന്നാലും ദൈവ ഇഷ്ടം നടക്കട്ടെ. നിങ്ങളുടെ ബൈബിളുകളിൽ യെശയ്യാവിന്റെ പുസ്തകം 53 അധ്യായത്തിലേക്ക് ഇപ്പോൾ മറിക്കുക. ഇന്ന് രാവിലെ സമയം നാം ഒത്തൊരുമിച്ച് കടന്നു വരാനായിട്ടുള്ള നമ്മുടെ എളിയ പ്രയത്നങ്ങളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഫിലാഡൽഫിയയിൽ നിന്നും ഇപ്പോൾ വന്നതേയുള്ളൂ. അവിടെ ഞങ്ങൾ സുവിശേഷ വാണിജ്യക്കാരുടെ കൺവെൻഷനിലായിരുന്നു. അവരുടെ വിവിധമായ സാക്ഷ്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുകയായിരുന്നു. അങ്ങനെ തിരികെയുള്ള വഴിയിൽ ബില്ലി പോളും ഞാനും റിബക്കയും കൂടാതെ കൊളിൻസിന്റെ മകളായ ബെറ്റി കൊളിൻസും ഉണ്ടായിരുന്നു. ബില്ലി വളരെ നല്ല ഉറക്കക്കാരനാണ്. ബെക്കിയും കൊള്ളാം. അങ്ങനെ ഞാനും ബെറ്റിയും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നു. അവൾ ബെക്കിയോടൊപ്പം പുറകിലത്തെ സീറ്റിൽ ഇരിക്കുകയായിരുന്നു. റോഡിൽ എന്തോ ഒന്ന് സംഭവിച്ചതായി ഞാൻ അപ്പോൾ കണ്ടു. അങ്ങനെ അതായപ്പോൾ എന്തോ ഒന്ന് എന്നെ ആകർഷിച്ചു. ബെറ്റി അവൾ ഇവിടെ ഉണ്ടെങ്കിൽ അവൾ ശ്രദ്ധിച്ചു കാണും. ഞാൻ സംസാരിക്കുന്നത് നിർത്തിയിട്ട് എന്തോ എഴുതിയെടുക്കാൻ തുടങ്ങി. അവിടെ നിന്നുമാണ് ഇന്ന് രാവിലത്തേക്കുള്ള ഈ വിഷയം എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ യെശയ്യാവിന്റെ 53 അധ്യായം വായിക്കാനായി തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് ആദരവ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.
For he shall grow up before him as a tender plant and as a root out of dry ground. He has no form nor comeliness. And when we shall see him, there is no beauty that we should desire him. He is despised and rejected of man, a man of sorrow, acquainted with grief, and we hid, as it were, our faces from him. He was despised, and we esteemed him not. Surely he has borne our grief and has carried our sorrows. Yet we did esteem him, stricken, smitten of God and afflicted.
ഞങ്ങൾ കൽപ്പിച്ചത് ആർക്ക് വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ശ്രദ്ധിക്കുക, ഇതൊരു ചോദ്യത്താലാണ് തുടങ്ങുന്നത്. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്നും വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന്റെ രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായി വരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൌഖ്യം വന്നിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്നെത്താൻ വാഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതെ ഇരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടുവെന്നും എന്റെ ജനത്തിന്റെ അതിക്രമ നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും അവന്റെ തലമുറയിൽ ആർ വിചാരിച്ചു? അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടി ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്മാരോടുകൂടെ ആയിരുന്നു. എന്നാൽ അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു ആകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. യഹോവയുടെ ഇഷ്ടം അവന്റെ കൈകൾ സാധിക്കുകയും ചെയ്യും. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ ആകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും. ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിനൊഴുക്കിക്കളയും. അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടം നിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യാൻ തന്നെ. പിതാവായ ദൈവമേ, അവിടുത്തെ വചനം ഒരു വിളക്കാകുന്നു. അത് ഞങ്ങളുടെ കയ്യിലൊരു വിളക്ക് ഞങ്ങളെ പ്രകാശം കാണിച്ചു കൊണ്ടുപോകുന്നത് പോലെ ആ വിളക്ക് ഓരോ വിശ്വാസിയുടെയും പാതകളെ ദൈവസന്നിധിയിലേക്കുള്ള വഴിയെ പ്രകാശിപ്പിക്കുന്നു. ഞങ്ങൾ ആദ്യ തൊട്ട് അവസാനം വരെ കാണത്തക്കൊണ്ട് നീ ഞങ്ങൾക്ക് അത്രയും ധാരാളം വെളിച്ചം തന്നിട്ടില്ല. എന്നാൽ ഞങ്ങൾ വിശ്വാസത്താൽ നടക്കുന്നു. എന്നാൽ ഇരുട്ട കാടുകൾ കൂടി രാത്രിയിൽ ഒരു മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ അവിടെ ആയിരിക്കുന്നു ഞങ്ങൾ ഇന്ന്. അവൻ പിടിച്ചിരിക്കുന്നതായ വിളക്ക് പടിപടിയായി മാത്രം അവന് പ്രകാശം കൊടുക്കുന്നു. എന്നാൽ ആ വഴി മുകളിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിലും ആ പ്രകാശവുമായി നടക്കുന്നു. അതുകൊണ്ട് ആ പ്രകാശം ഇന്ന് വചനത്തിന്മേൽ പ്രകാശിച്ചിട്ട് അത് ഞങ്ങളെ ഒരു പടി കൂടി ദൈവരാജ്യത്തിലേക്ക് മുൻപോട്ട് നയിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. ഇന്ന് സഭയോട് ഞാൻ സംസാരിക്കാനായി ആഗ്രഹിക്കുന്ന വിഷയം ഉത്തമ സൃഷ്ടി എന്നാകുന്നു. ഇതുപോലൊരു വേദഭാഗം വായിക്കാനെടുത്തത് ഒരുപക്ഷെ വളരെ അപരിചിതമായി തോന്നിയേക്കാം. ഇത് വേദപുസ്തകത്തിലെ ഏറ്റവും തകർന്നതും മാരകമായതുമായ ഒരു പടമാണ്. അതായത് വേദപുസ്തകം പറയുന്നു, ഈ ദോഷരഹിതനായ ദാസൻ ദണ്ഡിപ്പിക്കപ്പെട്ടും തകർന്നും വലിച്ചു കീറപ്പെട്ടുമിരുന്നു. എന്നിരുന്നിട്ടും അതിൽ നിന്നും ഉത്തമ സൃഷ്ടി എന്നൊരു പാഠം എടുത്തിരിക്കുന്നത് വളരെ അപരിചിതമായ ഒരു കാര്യം പോലെയുണ്ട്. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ചെയ്തിരുന്ന ഒരു യാത്രയെക്കുറിച്ച് എന്റെ മനസ്സിൽ രാവിലെ സമയം ചിന്തിക്കുകയായിരുന്നു. കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിനപ്പുറത്തുള്ള ഫോറസ്റ്റ് ലോണിലേക്ക് ഞാൻ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടേക്ക് പോകുന്നതിന്റെ എന്റെ ആദ്യത്തെ ഉദ്ദേശം എന്നത് ഫോർസ്ക്വയർ മൂവ്മെന്റിന്റെ സ്ഥാപകനായ എമി സാമ്പിൾ മക്ഫേഴ്സന്റെ കല്ലറ സന്ദർശിക്കുക എന്നതായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ കല്ലറയിലേക്ക് പോയി. ഈ സ്ത്രീയെ ഒരു ശുശ്രൂഷക്കാരിയായിട്ട് ഞാൻ അവരുമായി വ്യത്യസ്തപ്പെട്ടിട്ടുണ്ടായിരുന്നിട്ടും എന്നിരിക്കലും അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന അവരുടേതായ സമയത്തെ ആ ഉപദ്രവങ്ങളിലും കാര്യങ്ങളിലും കൂടി അവർ കടന്നുപോകുകയും ആ നാഴികയിൽ അവർ എന്തിനുവേണ്ടി ഒരു നിലപാടെടുത്തിരുന്നുവോ അതിനെക്കുറിച്ച് എന്റെ ഹൃദയത്തിൽ ഞാൻ അവർക്ക് ബഹുമാനവും ആദരവും കൊടുത്തിരുന്നു. അതുകൂടാതെ പിന്നെ അവരുടെ വാത്സല്യ പുത്രനും എന്റെ ആത്മസുഹൃത്തുമായ റോൾഫ് മക്കേഴ്സണുമാകുന്നു. അങ്ങനെ ഒരു കൂട്ടം കർത്തൃസേവകരുമായിട്ട് ഞങ്ങൾ അവിടേക്ക് പോയി. To the അവർ ശവദാഹം നടത്താനായിട്ട് ഭിത്തിയുടെ ഒരു വശത്തായിട്ട് ഈ ശരീരങ്ങളെ ഒരു ചെറിയ പെട്ടിയിലാക്കി തരുന്ന സ്ഥലത്തേക്ക് പോകുവാൻ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു. അവിടെ വളരെ പ്രമുഖമായ ചില കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതിലൊന്ന് തിരുവത്താഴത്തിന്റേതായിരുന്നു. അത് യഥാർത്ഥമായ സൂര്യപ്രകാശത്താൽ പ്രകാശിച്ചിരുന്നു. അവർ അകത്തേക്ക് കടന്നു പോകുമ്പോൾ പ്രകാശവും പിന്നെ അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇരുട്ടാകുകയും ചെയ്യുന്ന രീതിയിലുള്ള കഥകൾ അവർക്കവിടെ ഉണ്ടായിരുന്നു. അതിന്റെ കുറച്ച് സമയത്തിന് ശേഷം അതെല്ലാം ഇരുട്ടാകുകയും പിന്നെ ജനങ്ങൾ പുറത്തു കടന്നു വരികയും ചെയ്യും. അങ്ങനെ അവർക്ക് അതുപോലെയുള്ളതായ തിരുവത്താഴവും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അത് ഈ കണ്ണാടിയിൽ കൂടെ എങ്ങനെ ഈ സ്ഥലത്തേക്ക് പ്രകാശിച്ചിരുന്നതിന്റെയും എങ്ങനെ ഈ പടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നതിന്റെ രഹസ്യം പിടിച്ചിരുന്ന സ്ത്രീയും അതെല്ലാം വളരെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ കൂടെയായിരുന്നു. അതിന്റെ കല ഈ കുട്ടികൾക്ക് കൊടുത്തിരുന്നു. അവരിൽ അവസാനത്തേത് ഒരു സ്ത്രീയായിരുന്നു. അവർ ഈ പടത്തെ അവിടെ ഉറപ്പിക്കുകയായിരുന്നു. അതിനുവേണ്ടി ആ കണ്ണാടി വളയ്ക്കുന്നതിനായി അവർ ചൂടുപിടിപ്പിക്കുകയായിരുന്നു. അത് യൂദാസ്കരിയാത്തോവിന്റേതായിരുന്നു. അങ്ങനെ അവർ ചെയ്യുമ്പോൾ അത് പൊട്ടിത്തെറിച്ചുപോയി. അതിനുശേഷം പിന്നെയും അവർ ശ്രമിച്ചു, എന്നാൽ അത് പിന്നെയും പൊട്ടിത്തെറിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ചിലപ്പോൾ നമ്മുടെ കർത്താവ് അവന്റെ ശത്രുവിന്റെ പടത്തെ തന്റെ വശത്തായിട്ട് വെക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. എന്നിട്ട് പറഞ്ഞു, അത് വീണ്ടും സംഭവിക്കുകയാണെങ്കിൽ നാം ഈ പടത്തെ പൂർത്തീകരിക്കുകയില്ല. എന്നാൽ ആ പ്രാവശ്യം അത് തടയപ്പെട്ടു. തീർച്ചയായും അത് വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. കൂടാതെ എങ്ങനെ ഈ പ്രകാരമുള്ള സംഗതികൾ നടന്നിരുന്നു. എന്നാൽ ഫോറസ്റ്റ് ലോണിൽ എന്നെ ആകർഷിച്ചിരുന്ന മുഖ്യമായ കാര്യങ്ങളിലൊന്ന് മൈക്കലേഞ്ചലോയുടെ ആ വലിയ കൊത്തുപണിയായ മോശയുടെ സ്മാരകമായിരുന്നു. അത് തീർച്ചയായും അതൊരു പുനരുൽപാദനമായിരുന്നു. അത് യഥാർത്ഥമായതായിരുന്നില്ല, എന്നാൽ അത് അത്രമാത്രം വലിയൊരു ഉത്തമ സൃഷ്ടിയായിരുന്നു. അങ്ങനെ ഞാനത് അവിടെ നിന്നുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനത് ഇഷ്ടപ്പെടുകയും അതെന്തിനെയോ പ്രതിനിധീകരിക്കുന്നത് പോലെയും അതിലെന്തോ ഒന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. ഞാൻ കലയെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ദൈവം ഒരു കലാകാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം സംഗീതത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം പ്രകൃതിയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എല്ലായിടത്തുമുണ്ട്. യഥാർത്ഥമായതിനോട് വിരുദ്ധമായത് എന്തും വൈകൃതമാകുന്നു. ദൈവം നൃത്തത്തിലുണ്ട്. അത് നിങ്ങൾ ഇവിടെ ചെയ്യുന്ന രീതിയിലുള്ള നൃത്തമല്ല. എന്നാൽ അത് ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും ദൈവത്തിന്റെ ആത്മാവിൽ നിറയുമ്പോഴുള്ളതാണ്. നോക്കൂ, അതാണ് നൃത്തം. എന്നാൽ എനിക്ക് ഇന്ന് രാവിലെ 2 മണി വരെ ആ നിരയിൽ നിന്നുകൊണ്ട് മത്സരിക്കേണ്ടി വന്നതുപോലെയാണ്. അത് അതിന്റെ വൈകൃതമാക്കപ്പെട്ട രൂപമാണ്. എന്നാൽ ഇതിൽ മൈക്കലേഞ്ചലോ ഉണ്ടാക്കിയ ആ ഉത്തമ സൃഷ്ടിയിൽ അത് ചെയ്യുന്നതിനായി എന്തെങ്കിലും അദ്ദേഹത്തെ വില വെച്ച് കാണും. അദ്ദേഹം ഒരു മഹാനായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗം അതിനായി ചെലവ് ചെയ്തിരുന്നു. കാരണം അത് കൊത്തിയെടുക്കുന്നതിന് വേണ്ടി വളരെ വളരെ വർഷങ്ങൾ എടുത്തിരുന്നു. ഒരു വെണ്ണക്കല്ലെടുത്തിട്ട് അത് കൊത്തിയെടുത്തുകൊണ്ടിരുന്നു. കൂടാതെ നോക്കുക, ആ ശില്പിയായ മനുഷ്യന് മാത്രമേ തന്റെ മനസ്സിൽ എന്താണ് അവൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നതെന്ന് അറിയാമായിരുന്നുള്ളൂ. അതെ, അവൻ ഒരുവന് മാത്രം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ആ കല്ലിൽ കൊത്തുന്നതെന്ന് അവിടേക്ക് ചെന്നിട്ട് നിങ്ങൾക്ക് അവനോട് ചോദിക്കാൻ കഴിഞ്ഞിരിക്കാം. അവന്റെ ഹൃദയത്തിൽ എന്താണുള്ളതെന്ന് അറിയാൻ പാടില്ലാത്തവരായ പുറത്തുള്ളവർക്ക് അതൊരു അസംബന്ധമായിരുന്നു. എന്നാൽ ആ വ്യക്തിക്ക്, അതായത് താൻ എന്താണ് ഉണ്ടാക്കാനായി ശ്രമിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച്, ആ ശില്പിക്ക് സ്വയം തന്നെ അതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്മാരകത്തിന്റെ രൂപത്തിൽ തന്റെ മനസ്സിലുള്ളതിനെ പുനരുൽപാദനം ചെയ്യുവാൻ അവൻ ശ്രമിക്കുകയാണ്. ആ കാരണത്താലാണ് അവൻ കല്ലുകളിൽ നിന്നും അത് കുഴിച്ചെടുത്തുകൊണ്ടിരുന്നത്. ഇത് ചെയ്യുന്നതിനു വേണ്ടി നിങ്ങൾക്ക് ആദ്യ തൊട്ട് തുടങ്ങേണ്ടിയിരിക്കുകയും ആ മാതൃകയെ പിന്തുടരേണ്ടിയിരിക്കുന്നു. നോക്കൂ, ഒരു ചെറിയ കഷ്ണം കൊണ്ട് നിങ്ങൾക്കത് തുടങ്ങാൻ കഴിയുകയില്ല. നമുക്കത് ഇപ്രകാരം ഉണ്ടാക്കാം, ഇല്ല, അത് പറ്റുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് യഥാർത്ഥമായ അതിന്റെ ഒരു മാതൃക ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ മാതൃക ഉണ്ടായിരിക്കുകയും ആ മാതൃകയിൽ നിന്നും അവന് മാറാനും കഴിയുകയില്ല. അങ്ങനെ അത് ചെയ്യുന്നതിനു വേണ്ടി അവന് തന്റെ മനസ്സിൽ അത് വരയ്ക്കേണ്ടിയിരുന്നു. കാരണം മോശയുടെ യഥാർത്ഥമായ പടം നമുക്കില്ലല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ മോശ എന്തായിരുന്നുവെന്നുള്ളതിന്റെ ഒരു മാനസികമായ ഭാവന അവന് കിട്ടേണ്ടിയിരിക്കുന്നു. ഒരു യഥാർത്ഥ ശില്പി ഒരു യഥാർത്ഥ കവിയെപ്പോലെയും അല്ലെങ്കിൽ ഒരു യഥാർത്ഥമായ പാട്ടുകാരനെ പോലെയോ സംഗീതക്കാരനെ പോലെയോ അതെന്ത് തന്നെയായിരുന്നാലും അവരെ പോലെ പ്രേരിപ്പിക്കപ്പെട്ടിരുന്നു. യഥാർത്ഥമായിട്ടുള്ളതെല്ലാം പ്രേരണയാൽ വരേണ്ടിയിരിക്കുന്നു. മോശ വാസ്തവത്തിൽ കാഴ്ചയ്ക്ക് എങ്ങനെ തോന്നിയിരുന്നു എന്നുള്ളതിന്റെ പ്രേരണ മൈക്കലേഞ്ചലോയ്ക്ക് ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ മോശ എന്തായിരുന്നിരിക്കണം എന്നുള്ളത് തന്റെ മനസ്സിൽ അവൻ വരച്ചിരുന്നു കാണും. അങ്ങനെ ആ മാതൃകയെ കൊത്തിയെടുക്കുന്നതിനായി വലിയ വെണ്ണക്കല്ലിന്റെ കഷണത്തിൽ അദ്ദേഹം പണി തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നുവെന്നുള്ളതിന്റെ വാസ്തവികമായ പടം തനിക്ക് കിട്ടുന്നതുവരെയും അവൻ അതിനെ മെനസ്സപ്പെടുത്തി കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ അതിനുശേഷം എല്ലാ കാര്യങ്ങളും അത്രമാത്രം സമ്പൂർണമായി കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാ മൂലയും എടുത്തു കളഞ്ഞ് എല്ലായിടവും മിനുസമാക്കിയിട്ട്, കൂടാതെ കണ്ണുകൾ ശരിയായും തലമുടിയും താടിയും എല്ലാം ഏത് രീതിയിലായിരുന്നുവോ അതുപോലെ തന്നെ ആക്കിയിട്ട് അദ്ദേഹം മാറി നിന്നുകൊണ്ട് അതിലേക്ക് നോക്കി. വളരെ വളരെ വർഷങ്ങൾ കൊണ്ടുള്ള കഠിന പ്രയത്നവും, കൂടാതെ എപ്രകാരം ഈ നീണ്ട സമയങ്ങളിൽ കൂടി അദ്ദേഹം എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്നുള്ളതിന്റെ അതേ ഭാവനയെ തന്റെ മനസ്സിൽ എപ്രകാരം പിടിച്ചുവച്ചിരുന്നു കാണുമെന്നും ഞാൻ ചിന്തിക്കുകയായിരുന്നു. തന്റെ മനസ്സിലുണ്ടായിരുന്ന ഭാവനയെ അതുപോലെ ഉണ്ടാക്കുന്നതിനായി അത്രയും ധാരാളം വർഷങ്ങൾ ആ ഭാവനയെ അദ്ദേഹം തന്റെ മനസ്സിൽ പിടിച്ചുവച്ചിരുന്നു എന്ന് ചിന്തിച്ചു നോക്കുക. ആദ്യം അദ്ദേഹത്തിന് ആ ഭാവന കിട്ടുകയും പിന്നെ എപ്രകാരം ആ ഭാവനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ആ കല്ലിനെ അറക്കുകയും കൊത്തുകയും ചെയ്തിരുന്നു. അത് വാസ്തവമായിട്ട് സമ്പൂർണമായി ഒന്നാകുന്നതുവരെയും അതിനെ സമ്പൂർണമായി ഒന്നായി കിട്ടിയപ്പോൾ തന്റെ കയ്യിലൊരു ചുറ്റിക്കേമയായി അന്ന് രാവിലെ സമയം അതിന്റെ പണി അവസാനിപ്പിച്ചപ്പോൾ അവിടെ നിന്നുകൊണ്ട് അതിലേക്ക് നോക്കി. അവൻ അതിലേക്ക് നോക്കിയപ്പോൾ അത്രമാത്രം ആവേശഭരിതനായി തീർന്നു. കാരണം തന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഭാവന യഥാർത്ഥത്തിലായിട്ട് തന്റെ മുമ്പിൽ നിന്നിരുന്നു. അവൻ എന്താണ് കണ്ടിരുന്നതും മോശി എന്തായിരുന്നുവെന്നുള്ള തന്റെ ധാരണയും ഇതാ അവന്റെ മുമ്പിൽ വ്യക്തിപരമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഈ നീണ്ടകാലമായിട്ട് തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന കഠിനാധ്വാനവും മണിക്കൂറുകളോളമുള്ള ദുഃഖവും വിഷമവും കുറ്റപ്പെടുത്തലും അങ്ങനെയെല്ലാം ആയിരുന്നിട്ടും അത് പൂർത്തിയാകുന്നതുവരെ തന്റെ ഭാവനയോടൊപ്പം അപ്പോഴും അദ്ദേഹം അവിടെ നിലനിന്നിരുന്നു. അങ്ങനെ അത് പൂർത്തിയായപ്പോൾ തന്റെ കയ്യിലൊരു ശില്പിയുടെ ചുറ്റികയുമെടുത്ത് അവിടെ നിന്നുകൊണ്ട് ആ സ്മാരകത്തിലേക്ക് അവൻ നോക്കി. ആ ഭാവനയുടെ പ്രചോദനം എങ്ങനെ അത് ചെയ്തിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അത് അദ്ദേഹത്തെ അത്രമാത്രം ആവേശഭരിതനാക്കുകയും ആ പ്രചോദനം തന്നെ തന്നെ മറന്നുകളെ അനിടയാക്കിയിട്ട് ആ ചുറ്റിക കൊണ്ട് അതിന്റെ കാലിന്റെ മുട്ടിന്മേൽ അടിച്ചിട്ട് പറഞ്ഞു, സംസാരിക്കൂ. അങ്ങനെ ഇപ്പോൾ ആ വലിയ പ്രതിമയുടെ വലത്തെ കാലിന്റെ മുട്ടിന്മേൽ ഒരു പൊട്ടലുണ്ടായിട്ടുണ്ട്. മുട്ടിന് തൊട്ടുമുകളിലായി ഏകദേശം 6 ഇഞ്ച് സ്ഥാനത്തായിട്ടാണത്. ഞാൻ എന്റെ കൈ അതിലേക്ക് ഇട്ടിട്ട് നോക്കി. ഏകദേശം അത് അത്രയും ആഴമേറിയതായിരുന്നു. അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം, വർഷങ്ങൾ ഇതുണ്ടാക്കുന്നതിനായിട്ട് ഈ സമയമെല്ലാം ചിലവഴിച്ചതിന് ശേഷം, തന്റെ ഹൃദയത്തിലുണ്ടായിരുന്നതായ തന്റെ ഭാവനയുടെ പൂർത്തീകരണത്തെ കണ്ടപ്പോഴുണ്ടായ സ്വാധീനതയും, കൂടാതെ അത് പൂർത്തിയാക്കപ്പെട്ട് കാണുവാനായി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അത് പൂർത്തിയാക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അതിനാൽ അത് അത്രമാത്രം ആവേശഭരിതനായിട്ട് തന്റെ സ്വന്തമായ ഉത്തമ സൃഷ്ടി തന്നോട് തിരികെ സംസാരിക്കണമെന്ന് അവൻ വിചാരിച്ചു. അങ്ങനെ അതിന്റെ കാലിന്മേൽ അവൻ ചുറ്റിക്കൊണ്ട് അടിച്ചിട്ട് ഉച്ചത്തിൽ പറഞ്ഞു, സംസാരിക്കൂ. അങ്ങനെ അതിന്മേൽ അതൊരു പൊട്ടലുണ്ടാക്കി. അത് ആ പ്രതിമയിൽ ഒരു പൊട്ടലുണ്ടാക്കി. എന്റെ നോട്ടത്തിൽ ആ പ്രതിമയിലുള്ള കുഴിയാണ് അതിനെ ഉത്തമ സൃഷ്ടിയാക്കിയത്. ചിലപ്പോൾ വ്യത്യസ്തമായി ചിന്തിക്കുന്ന മനസ്സുള്ളവർക്ക് ആ കുഴി ആ പ്രതിമയെ ഉപയോഗശൂന്യമാക്കി തീർത്തുവെന്ന് ചിന്തിച്ചേക്കാം. ഇല്ല, എന്നാൽ എനിക്ക് അതാണ് അതിനെ അതെന്തായിരുന്നു അതാക്കി തീർത്തത്. എന്തുകൊണ്ടെന്നാൽ വളരെയധികം വർഷങ്ങൾ അതുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സൂക്ഷ്മമായ പണിക്കും കഷ്ടപ്പാടുകൾക്കും കൂടാതെ പ്രചോദനവും മറ്റുമായിട്ട് ഈ കാര്യങ്ങൾക്ക് ശേഷം തന്റെ കഠിനാധ്വാനം വ്യർത്ഥമായി പോയില്ല എന്നത് തെളിയിക്കുന്നു. അത് സമ്പൂർണമായിരുന്നു. അതിനാലാണ് അദ്ദേഹം സംസാരിക്കൂവെന്ന് ഉച്ചത്തിൽ പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ അവൻ അതിനെ ഇതിനു മുമ്പേ കണ്ടിരിക്കുകയും തന്റെ മനസ്സിലുണ്ടായിരുന്ന ഭാവനയെ നിറവേറ്റിക്കൊണ്ടുവരാൻ സാധിക്കുകയും കഴിഞ്ഞിരുന്നു. ആ കാരണത്താൽ അദ്ദേഹം വികാരാവേശത്തിലായിട്ട് യാതൊരു കാരണമില്ലാത്തതും അസാധാരണമായി എന്തോ ഒന്ന് ചെയ്തു. അവൻ ചുറ്റിക്കൊണ്ട് അതിനെ അടിച്ചിട്ട് ഉച്ചത്തിൽ സംസാരിക്കൂവെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നുവെങ്കിൽ അവനത് ചെയ്യുകയില്ലായിരുന്നു. എന്നാൽ അവൻ ചിന്തിച്ചില്ല. തന്റെ മനസ്സിലുണ്ടായിരുന്ന ഭാവന സമ്പൂർണമായിട്ട് തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് കണ്ടതിന്റെ വികാരാവശമായിരുന്നു. അവൻ നീണ്ട രാത്രികൾ വീട്ടിൽ നിന്നും അകലെയായിട്ടും ദിവസങ്ങളോളം ലോകകാര്യത്തിൽ നിന്നും അകലെയായിട്ട് കഠിനാധ്വാനം ചെയ്യുകയും തളരുകയും ചെയ്തു. ചിലപ്പോൾ ഒരു സാൻഡ്വിച്ച് മാത്രം തിന്നുകയും അതിനുശേഷം തിരികെ തന്റെ പണിയിലായിട്ട് ആ കല്ലുരസുകയും, ഇല്ല അതിപ്രകാരമായിരുന്നില്ല, ഇപ്പോൾ അത് ഇങ്ങനെയായിരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും അതിനെ കൊത്തുവാനും മറ്റു തുടങ്ങിയേക്കാം. അതിനുശേഷം അത് സമ്പൂർണമായി കഴിഞ്ഞപ്പോൾ അവൻ അതിനെ യാഥാർത്ഥ്യമായിട്ടുള്ളതായി കണ്ടു. തന്റെ മനസ്സിലുണ്ടായിരുന്ന നെഗറ്റീവ് വാസ്തവമായി തീർന്നു, അത് പോസിറ്റീവായി തീർന്നു. അതിനാൽ അത് അവനിലേക്ക് ആ വലിയ പ്രേരണയെ കൊണ്ടുവരികയും, കൂടാതെ അതത്രമാത്രം വാസ്തവമുള്ളതായിട്ട് അവൻ സംസാരിക്കൂ എന്ന് പറഞ്ഞ് അവൻ നിലവിളിച്ചിരിക്കണം. എന്നെ അപേക്ഷിച്ചിടത്തോളം അത് പ്രതിബിംബമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവൃത്തിക്ക് അതൊരു അഭിനന്ദനമായിരുന്നു. അതായത് തന്റെ സ്വന്തം പ്രവൃത്തികൾ അദ്ദേഹത്തെ അത്രമാത്രം പ്രചോദിപ്പിച്ചിട്ട് അദ്ദേഹം സ്വയം തന്നെ തന്നെ മറന്നിട്ട് അതിനെ അടിക്കുകയും സംസാരിക്കൂ എന്ന് പറയുകയും ചെയ്തു. ഞാൻ അവിടെ നിന്നുകൊണ്ട് ആ സ്മാരകത്തെ നോക്കി. അതിനെ ഉണ്ടാക്കുന്നതിനായി മനുഷ്യനെടുത്ത സമയത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. അതെത്ര വർഷമായിരുന്നു എന്നവർ പറഞ്ഞു തന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അതൊരു പ്രതിബിംബമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ തന്റെ മഹത്തായ കലയുടെയും താൻ ചെയ്തുകൊണ്ടിരുന്നതായ വലിയ പ്രവൃത്തികൾക്കും അതൊരു സംഭാവനയായിരുന്നു. അങ്ങനെ അവസാനം അദ്ദേഹത്തിന് അത് നിറവേറിക്കിട്ടാൻ സാധിച്ചപ്പോൾ അത് വലിയ മഹത്തായ ഒരു കാര്യമായി തീർന്നു. ഇപ്പോൾ നമുക്ക് മൈക്കലേഞ്ചലോയുടെ പേജുകൾ മറിച്ചുകൊണ്ട് ഈ പുസ്തകത്തെ അടച്ചു കളയാം. എന്നിട്ട് വേറൊരു പുസ്തകം തുറന്നുകൊണ്ട് സർവശക്തനായ മഹാൻ ശില്പിയെ കുറിച്ച് വായിക്കാം. അവന് ലോകമുണ്ടാകുന്നതിന് മുമ്പ്, ലോകത്തിന് അടിസ്ഥാനങ്ങൾ ഇടുന്നതിന് മുമ്പ് അവൻ എന്താണ് ആഗ്രഹിച്ചിരുന്നത് എന്നുള്ളത് അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അവൻ മനുഷ്യനെ തന്റെ സ്വന്തം രൂപത്തിൽ സൃഷ്ടിക്കാനായി ആഗ്രഹിച്ചിരുന്നു. അവൻ എന്തോ ഒന്ന് തന്റെ ദർശനത്തിൽ ഉണ്ടായിരുന്നതിനെ, തന്റെ വിചാരങ്ങളിൽ ഉണ്ടായിരുന്നതിനെ വാസ്തവികതയിൽ ഉണ്ടാക്കാനായി ആഗ്രഹിച്ചിരുന്നു. മൈക്കലേഞ്ചലോയ്ക്ക് അത് തന്റെ വിചാരങ്ങളിൽ നിന്നുള്ള ഒരു ഗുണമായിരുന്നു. എന്നാൽ ദൈവത്തിന് ഒരു മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ, അതായത് മഹാനായ ആ ശില്പിയുടെ സ്വരൂപത്തിൽ ഉണ്ടാക്കാനായി ആഗ്രഹിച്ചിരിക്കുകയും അവന് വേണ്ടി പണി തുടങ്ങുകയും ചെയ്തു. അങ്ങനെ അതിനുവേണ്ടി അവൻ കൊണ്ടുവന്നതായ സാധനങ്ങളെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ ആദ്യമായിട്ട് മത്സ്യത്തെ കൊണ്ടുവന്നിരിക്കാം, അതിനുശേഷം പക്ഷികളെയും, അതിനുശേഷം ഭൂമിയിൽ ഇഴജന്തുക്കളെയും, അങ്ങനെ വളരെ വളരെ കാര്യങ്ങൾ അവൻ കൊണ്ടുവന്നു. എന്നാൽ അവസാനം അവനത് കൊത്തിയെടുക്കുമ്പോൾ ഒരു സൃഷ്ടാവായിരിക്കെ അവൻ ഇപ്പോഴുള്ള ഒരു മനുഷ്യനെ പോലെ ആയിരുന്നില്ല. അതായത് ഒരു ശില്പിക്ക് സൃഷ്ടിയിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഒന്ന് ഒരു പ്രതിമയെ കൊത്തിയെടുക്കുന്നതിനായി എടുക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അവൻ നിത്യമായ വസ്തുക്കളുടെ ശില്പിയായിരുന്നു. തന്റെ മനസ്സിൽ അവൻ ചെയ്യാനായിട്ടുള്ളതിനെ അവൻ സൃഷ്ടിക്കാൻ കഴിയുകയും അതിനെ നിലവിലാക്കാൻ കഴിവുള്ളവനുമായ ഒരു ശില്പിയായിരുന്നു അവൻ. അല്ലാത്ത പക്ഷം അവന്റെ വിചാരങ്ങളിൽ അവൻ ആഗ്രഹിക്കുന്നതിനെ വസ്തുക്കളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരാൻ അവന് കഴിയും. അങ്ങനെ അവൻ ഭൂമിയിലുള്ള ഇഴജന്തുക്കളുടെ മേലും ചെറിയ ജീവികളുടെ മേലും കൂടി തന്റെ ജോലിയെ ആരംഭിച്ചു. അതിനുശേഷം അവൻ ഇതിൽ നിന്നും കൂടുതലായി ഉയർന്ന എന്തിലോ ഒന്നിലേക്ക് അതിനെ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ അവസാനം അവൻ അതിനെ സിംഹവും പുലിയും കരടിയും പോലെയുള്ള വലിയ വലിയ മൃഗങ്ങളിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അതിനെ ചിലപ്പോൾ കുരങ്ങിന്റെയും ആൾക്കുരങ്ങിന്റെയും മറ്റുമുള്ള ജീവനിലേക്ക് കൊണ്ടുവന്ന് കാണും. ഇപ്പോൾ ഇത് ഒന്നിൽ നിന്ന് മറ്റൊന്ന് കടന്നുവരുന്നു എന്ന് നാം ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു പരിണാമമല്ല. അതൊരു പരിപൂർണമായ സൃഷ്ടിയായിരുന്നു. ദൈവം ഒരു മാതൃകാ രൂപത്തിൽ പ്രവർത്തിക്കുകയാണ്. എന്നാൽ അവസാനമായിട്ട് ഈ ഭൂമിയിൽ ഒരു പരിപൂർണത വന്നു. അത് ഒരു മനുഷ്യനായിരുന്നു. അതിനുശേഷം ആ മനുഷ്യനിൽ അത് കാഴ്ചയ്ക്ക് അവനെ പോലെ തന്നെ ഉണ്ട് എന്നവന് കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെ അവൻ അവനെ നോക്കിയപ്പോൾ അവന്റെ സൃഷ്ടാവ് എന്തായിരുന്നു എന്നുള്ളതിന്റെ പ്രതിബിംബമായിരുന്നു അവൻ. അങ്ങനെ ഇപ്പോൾ ദൈവം തനിക്ക് ആവശ്യമായിരുന്ന കാര്യത്തെ, അതായത് തന്റെ സ്വരൂപത്തിലുള്ള ഒരു മനുഷ്യനെ പൂർത്തിയാക്കാൻ സാധിച്ചു കഴിഞ്ഞിരുന്നു. എങ്കിൽ അതിനോടൊപ്പം എനിക്കിത് പറയേണ്ടതായിട്ടുണ്ട്. അതായത് ദൈവം ഈ മനുഷ്യനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും അവിടെ എന്തോ ഒന്ന് അവനെ കുറിച്ച് അപ്പോഴും കാഴ്ചയ്ക്ക് ശരിയായി തോന്നിയിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ ഏകനായിരുന്നു. അപ്രകാരം തന്നെ ദൈവവും ഏകനായിരുന്നു. അവൻ നിത്യനാകുന്നു. അതുപോലെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കപ്പെട്ട മനുഷ്യനും ഭൂമിയിൽ ഏകനായിരുന്നു. അതിനാലായിരിക്കണം ദൈവം അവന്റെ ഇടതുവശത്ത് ഒരു ചെറിയ വാക്കാതം ഏൽപ്പിക്കുകയും അവിടെ നിന്നും പൊട്ടിച്ചെടുത്തതായ അതിന്റെ ഒരു കഷണം കൊണ്ട് അവനൊരു ഭാര്യയായി ഒരു തക്കതായ ഒരു തുണയുണ്ടാക്കി. അതിനുശേഷം തൊട്ട് അവൻ ഏകനായിരുന്നില്ല. അവന്റെ കൂടെ ആരോ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അത് ദൈവത്തിന്റെ മഹത്തായ പ്രവൃത്തിയാകുന്നു. അങ്ങനെ ദൈവം മറ്റേതൊരു ശില്പിയെ പോലെ തന്റെ ഉത്തമ സൃഷ്ടി എടുക്കുകയും ഇപ്പോൾ ആദ്യമായിട്ട് അവന് അവന്റെ തന്നെ സ്വയമായൊരു ഉത്തമ സൃഷ്ടിയായി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഉത്തമ സൃഷ്ടി തന്നെ പോലെ തന്നെ ഏകനായിരിക്കുമെന്ന് അവൻ കാണുകയും അതിനാൽ ആ ഉത്തമ സൃഷ്ടിയുടെ ഒരു വശത്ത് അവൻ അടിച്ചിട്ട് അതിനെ വിഭാഗിക്കുകയും ഒരു തക്കതായ തുണയുണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ അവയെ രണ്ടിനെയും ഒന്നാക്കിക്കൊണ്ട് മറ്റേതൊരു ശില്പിയും ചെയ്യുന്നത് പോലെ അവരെ ഒരു മനോഹരമായ സ്ഥലത്ത് സ്ഥാപിച്ചു. ഒരു ശില്പി ഒരു മഹത്വമേറിയ ഉത്തമമായ സൃഷ്ടിയെ ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും ഒരു ഇടവഴിയിലോ അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ പിന്നിലോ അതിനെ വെക്കുകയില്ല. നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല വെക്കുന്നത്. നാം ദൈവത്തിന്റെ ഉത്തമ സൃഷ്ടിയായി കഴിയുമ്പോൾ നാം ഇടവഴിയിൽ എവിടെയെങ്കിലും മറിഞ്ഞിരിക്കുകയല്ല, എന്നാൽ നാം വെളിച്ചം കൊടുക്കുന്നിരിക്കണം.
That he actually made this masterpiece, he placed it up here on the earth and
അങ്ങനെ അവൻ ഈ ഉത്തമ സൃഷ്ടി ഉണ്ടാക്കിയതിനു ശേഷം അതിനെ ഭൂമിയിൽ വെച്ച് ഏറ്റവും മനോഹരമായ സ്ഥാനമായിരുന്ന ഏദൻ തോട്ടത്തിൽ സ്ഥാപിച്ചു. അവൻ തന്റെ ഉത്തമ സൃഷ്ടിയെ അവർ രണ്ടായിരിക്കലും ഒന്നാകുന്നു ഏദൻ തോട്ടത്തിൽ സ്ഥാപിച്ചു. തന്റെ ഉത്തമ സൃഷ്ടി എത്രയും നല്ലതായിരുന്നു എന്ന് അവൻ കണ്ടപ്പോൾ അത് അവനെ എത്രമാത്രം സന്തോഷവനാക്കിയിരുന്നിരിക്കണം. അതിനുശേഷം അവൻ വിശ്രമിച്ചതായി നാം കാണുന്നു. തന്റെ പ്രവൃത്തിയിൽ അവൻ അത്രമാത്രം പ്രസാദിച്ചിരുന്നു. ഇപ്പോൾ ഓർക്കുക, അതായത് എന്റെ അഭിപ്രായത്തിൽ ആ വെട്ടാണ് സാന്യാനിജലോ ഉണ്ടാക്കിയ മോശയുടെ ഉത്തമ സൃഷ്ടിയായ പ്രതിമയെ കേടുവരുത്തിയത്. ദൈവത്തിന്റെ ഉത്തമ സൃഷ്ടിയുടെയും ഒരു വശത്തെ മുറിച്ചിട്ട് മണവാട്ടിയ വെളിയിൽ കൊണ്ടുവന്നതും ഒരു വെട്ടായിരുന്നു.
Now we see them as a masterpiece family.
അങ്ങനെ ഇപ്പോൾ ഒരു ഉത്തമ സൃഷ്ടിയായ കുടുംബമായി നാം അവരെ ഏദൻ തോട്ടത്തിൽ കാണുന്നു. എത്ര മനോഹരമായിരിക്കുന്നു അത്. അതവനെ എത്രമാത്രം പ്രസാദിപ്പിച്ചിട്ട് അതിനുശേഷം അവൻ വിശ്രമിച്ചു. ഞാൻ വിശ്രമിക്കുമെന്ന് അവൻ പറഞ്ഞു. എന്നാൽ അവൻ തന്റെ ഉത്തമ സൃഷ്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്രമിക്കുമ്പോൾ അവന്റെ ശത്രു അവിടെ കടന്നു വരികയും ഈ മഹത്തായ ഉത്തമ സൃഷ്ടിയെ കാണുകയും ചെയ്തു. അവൻ തോട്ടത്തിന്റെ മതിലിൽ കൂടി ഇഴഞ്ഞു കടന്നു വരികയും ചതിവിനാൽ ഈ മനോഹരമായ ഉത്തമ സൃഷ്ടിയെ കേടുവരുത്തുകയും ചെയ്തു. അവൻ അതിനെ കേടുവരുത്തുകയും അങ്ങനെ അത് വീഴുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ ആ ക്ലോക്കിനെ ശ്രദ്ധിക്കുവാൻ ശ്രമിക്കുകയാണ്. ഞാൻ എന്റെ അനുദ്രവനായ മൈക്കിനോട് പറഞ്ഞു 30 മിനിറ്റ് ആകുമ്പോൾ ആ മണിയടിക്കുവാനായി പറഞ്ഞിരുന്നു. എന്നാൽ അവരിത് ചെയ്യുന്നില്ല. കൂടാതെ ഇപ്പോൾ 30 മിനിറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് സ്വല്പം കൂടി മുമ്പോട്ട് തുടരാം. ഞാൻ ഈ നിയമങ്ങളെ മറികടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനാണ് ഈ നിയമങ്ങളെ ഉണ്ടാക്കിയത്. അങ്ങനെ ഞാനിവിടെ നിങ്ങളുടെ സ്വന്തം നിയമങ്ങളെ തന്നെ ലംഘിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അതിനുശേഷം ഈ ഉത്തമ സൃഷ്ടിയെ ചതിവുകാരനായ സാത്താൻ മതിലുകളെ തകർത്തു കൊണ്ടുവന്നിട്ട് ഈ ഉത്തമ സൃഷ്ടിയെ കേടുവരുത്തി. എന്തുകൊണ്ടെന്നാൽ ആ രീതിയിലായിരുന്നു അവനത് ചെയ്തത്. എങ്ങനെയാണ് അവനത് ചെയ്തത്? ഞാനതിനെ കൂടുതൽ വിസ്തരിച്ച് പറയാം. എങ്ങനെയാണ് അവനത് ചെയ്തതെന്ന് വെച്ചാൽ, അതായത് ഈ ഉത്തമ സൃഷ്ടി വചനത്താൽ, അതായത് ദൈവത്തിന്റെ വചനത്താൽ മതിൽ കെട്ടിയിരുന്നു. ഈ ഉത്തമ സൃഷ്ടി അത് സ്വയമായിട്ടുള്ള ഈ കുടുംബം ഈ വചനത്താൽ കോട്ട കെട്ടി ഉറപ്പിച്ചിരുന്നു.
That was broke off of the original, went out beyond that wall.
എന്നാൽ ഈ യഥാർത്ഥമായതിൽ നിന്നും പൊട്ടിമാറിയ ആ ഭാഗം ഈ മതിലിനപ്പുറം കടന്നു പോയിട്ട് സാത്താന് അതിനെ കേടുവരുത്തുന്നതിനായി ഒരു അവസരം കൊടുത്തു. അങ്ങനെ ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്താണ് വിശ്വസിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് എനിക്കത് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ആ ഉത്തമ സൃഷ്ടി തകർക്കപ്പെട്ടു. എന്നാൽ ആ മഹാനായ ശില്പി തന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയായ കുടുംബത്തിന്റെ വീഴ്ച കണ്ടപ്പോൾ അതവിടെ കവണ്ട് വീട് കിടന്ന് നശിച്ചു പോകുന്നതിനായി അതിനെ അവിടെ വിട്ടേക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. ഉടനെ തന്നെ അവൻ വീണ്ടും അതിനെ പണിതുയർത്തുന്നതിനായി അവൻ ജോലിയിലായി. അത് നശിച്ചു പോകുന്നതിനോ എന്നേക്കുമായിട്ട് അത് അവിടെ കിടക്കുന്നതിനോ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം അവൻ ദൈവമായിരിക്കെ പരാജയപ്പെടുന്നില്ല.
So he went to work immediately and began to build again.
അതിനാൽ അവൻ പെട്ടെന്ന് തന്നെ തന്റെ സ്വന്തം സ്വരൂപത്തിൽ ഒരു മനുഷ്യനെ വീണ്ടും പണിതുയർത്തുവാനുള്ള ജോലി തുടങ്ങി. ഇപ്പോൾ പുരാതന ലോകം കടന്നു വരികയും അതോടൊപ്പം മുഴുവൻ കാര്യങ്ങളും നശിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് നാം കാണുന്നു. എന്തുകൊണ്ടെന്നാൽ അന്തുണ്ടാക്കപ്പെട്ട നിയമങ്ങൾ സ്വാഭാവികമായതായിരുന്നു. അതിപ്രകാരം നീ ഇത് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നീ ഇത് ചെയ്തില്ലെങ്കിൽ എന്നായിരുന്നു. ആ മഹാനായ ശില്പിയായ ദൈവം മനുഷ്യന് നിയമങ്ങളെ പാലിക്കുവാൻ കഴിയുകയില്ല എന്ന് കണ്ടു. അവനെ ഒട്ടും കഴിയുകയില്ല, അതിന് യാതൊരു വഴിയുമില്ല. കുറച്ചു നേരത്തിന് മുമ്പുള്ള ഒരു അഭിമുഖ സംഭാഷണത്തിൽ ഞാൻ ഒരു വ്യക്തിയോട് മുറിയിൽ വെച്ച് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. എന്നാൽ സഹോദരൻ പ്രണാമം, എനിക്ക് തെറ്റാണെന്ന് അറിയാവുന്ന ധാരാളം കാര്യങ്ങൾ എന്നിലുണ്ട് എന്ന് അവർ പറഞ്ഞു. കൂടാതെ അതൊരു ദൈവഭക്തിയുള്ള മഹിളയായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു, നോക്കൂ സഹോദരി, നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കരുത്. അത് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങൾ ചെയ്യാനായി ശ്രമിക്കുന്നത് മാത്രമാണ്. എന്നാൽ നിങ്ങൾ വാസ്തവത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അവനെ സേവിക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളുടെ തെറ്റുകളെയെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ മറിഞ്ഞു പോകുന്നു. നോക്കൂ, അവനൊരു വഴിയുണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ നിങ്ങളിത് ചെയ്താൽ ഞാനത് ചെയ്യുമെന്നുള്ള തന്റെ നിയമങ്ങളിൽ നിന്നും മനുഷ്യനെ എടുത്തുകൊണ്ട് അവനിപ്പോൾ തന്റെ പണി ചെയ്യാൻ തുടങ്ങി. അബ്രഹാം എന്ന പേരോടുകൂടി ഒരു മനുഷ്യനിൽ കൂടി അവൻ തുടങ്ങുകയും അബ്രഹാമിന് നിബന്ധനകളില്ലാത്ത ഒരു നിയമം കൊടുക്കുകയും ചെയ്തു. എല്ലാ സമയത്തും അവനൊരു ഉത്തമ സൃഷ്ടി ഉണ്ടാക്കുമ്പോൾ സാത്താൻ അതിനെടുക്കും, കാരണം അത് വചനമാകുന്നു. എന്നാൽ അവൻ അബ്രഹാമിൽ നിന്നും തുടങ്ങിയപ്പോൾ ഞാനത് നേരത്തെ തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നവൻ പറഞ്ഞു. ഇപ്പോൾ ഇത് നിബന്ധനകളില്ലാത്തതാണ്, നീ ഇത് ചെയ്താൽ ഞാനത് ചെയ്യുമെന്നല്ല, എന്നാൽ ഞാൻ അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാകുന്നു. അങ്ങനെ ഈ ശില്പി ഈ ഉത്തമ സൃഷ്ടിയെ ഉണ്ടാക്കുവാനുള്ള നിർണയമെടുത്തു. അതിനുശേഷം അബ്രഹാമിൽ നിന്നും കുലപതികന്മാർ വന്നു. ഈ കുലപതികാർ വാസ്തവത്തിൽ നോക്കൂ, ദൈവം എന്താണ് ചെയ്തതെന്ന്, അവൻ തന്റെ വീണുപോയ ഉത്തമ സൃഷ്ടിയെ വീണ്ടും പണിതുയർത്തുകയാണ്. അങ്ങനെ ഈ കുലപതികരിൽ ആദ്യത്തേത് അബ്രഹാമായിരുന്നുവെന്ന് നാം കാണുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഏതൊരു ശ്രേഷ്ഠമായ സൃഷ്ടിയും ശില്പവേലയുള്ള ഒരു അടിസ്ഥാനത്തിലാണ് വെക്കുന്നത്. മൈക്കലേഞ്ചലോ ഉണ്ടാക്കിയ മോശയുടെ പ്രതിമ 3 അല്ലെങ്കിൽ 4 അടിയുള്ള വെണ്ണക്കല്ലിന്റെ കഷണത്തിലായിരുന്നു. അതിനൊരു അടിസ്ഥാനമുണ്ടായിരുന്നു. അതിനാൽ ദൈവം ഈ ഉത്തമ സൃഷ്ടിയെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ കുലപതികളുടെ അടിസ്ഥാനത്തിന്മേൽ അതിനെ വെച്ചു. അങ്ങനെ ഈ കുലപതികളുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തേത് അബ്രഹാമും പിന്നെ ഇസ്ഹാക്കും പിന്നെ യാക്കോബും പിന്നെ യോസഫുമായിട്ട് 4 മൂലകളുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അബ്രഹാം വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിരുന്നു. അതിന് 4 അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് പറയാം. വിശ്വാസത്തിന്റെ അടിസ്ഥാനം അബ്രഹാമായിരുന്നു, സ്നേഹത്തിന്റെ അടിസ്ഥാനം ഇസ്ഹാക്കായിരുന്നു, കൃപയുടെ അടിസ്ഥാനം യാക്കോബായിരുന്നു. ദൈവത്തിന്റെ കൃപ യാക്കോബിനോടൊപ്പം ഉണ്ടായിരുന്നുവെന്നത് ആർക്കും അറിയാവുന്നതാണ്. എന്നാൽ പരിപൂർണത യോസഫിലായിരുന്നു. അവിടെയാണ് ദൈവത്തിന് ആ പ്രതിമയെ സ്ഥാപിക്കാൻ കഴിയുന്നത്. അത് ആദ്യത്തെ അടിസ്ഥാനത്തിന്മേലല്ല, രണ്ടാമത്തെ അടിസ്ഥാനത്തിന്മേലുമല്ല, മൂന്നാമത്തേതിലുമല്ല, എന്നാൽ 4 അടിസ്ഥാനത്തിന്മേലായിരുന്നു. അബ്രഹാം ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ സ്നേഹത്തിൽ കൂടി ഇസഹാക്കും ചെയ്തിരുന്നു. അബ്രഹാം വിശ്വാസത്തിൽ കൂടി ചെയ്തിരിക്കുകയും ഇസഹാക്ക് സ്നേഹത്തിൽ കൂടിയും ചെയ്തിരുന്നു. യാക്കൂബ് അവന്റെ കൃപയാൽ ചെയ്തിരുന്നു. എന്തുകൊണ്ടെന്നാൽ യാക്കൂബ് എന്ന വാക്കിന്റെ അർത്ഥം ചതിവികാരൻ എന്നാണ്. കൂടാതെ അവൻ അങ്ങനെ ആയിരുന്നതാനും, എന്നാൽ ദൈവത്തിന്റെ കൃപ അവനോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ യോസഫിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ പോറലൊഴിച്ച് അവനെ കുറിച്ച് മറ്റു യാതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ അടിസ്ഥാനവും ഒരു ഉത്തമ സൃഷ്ടിയാകേണ്ടിയിരിക്കുന്നു. പ്രവാചകനായ തന്റെ പിതാവിനോട് അവനിത് പറഞ്ഞപ്പോൾ, അതായത് ഫറവോനോട്, നിങ്ങൾ അടിയങ്ങൾ ബാല്യം മുതൽ ഇന്ന് വരെയും ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കന്മാരും ഗോപാലകന്മാരാകുന്നു എന്ന് പറവീൻ. കാരണം ഇടയന്മാരെല്ലാം മിസ്രൈമ്യർക്ക് വെറുപ്പല്ലോ. അപ്പോൾ ആ പോറൽ അവിടെയുണ്ടായി. എന്നാൽ ആ വൃദ്ധനായ പ്രവാചകൻ ഫറവോയുടെ മുമ്പിൽ ചെന്നപ്പോൾ അടിയങ്ങൾ ഇടയന്മാരാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അത് അതിന്മേൽ പോറൽ വരുത്തി. നോക്കൂ, അതിനാലാണ് അതിപ്പോഴും ഒരു ഉത്തമ സൃഷ്ടിയാകുന്നത്. ഇപ്പോൾ അടിസ്ഥാനങ്ങൾ വിശ്വാസത്തിൽ കൂടെയും സ്നേഹത്തിൽ കൂടെയും കൃപയിൽ കൂടെയും പരിപൂർണതയിൽ കൂടെയും കുലപതികളാൽ ഇട്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഈ മഹത്തായ ഉത്തമ സൃഷ്ടിയുടെ ശരീരപരമായ ജോലികൾ പ്രവാചകന്മാരിൽ കൂടെ വന്നിരുന്നു. അവർ വചനമായിരുന്നു. നിങ്ങൾക്കത് വായിക്കാൻ കഴിയുമെന്ന് ഞാൻ ആശിക്കുന്നു. നോക്കൂ, അത് പ്രവാചകന്മാരാകുന്നു, ന്യായപ്രമാണങ്ങളല്ല, അത് പ്രവാചകന്മാർ തന്നെയാകുന്നു. കാരണം പ്രവാചകന്മാർ ന്യായീകരിക്കപ്പെട്ട വചനമായിരിക്കുകയും അത് ആ ശരീരത്തെ ഉണ്ടാക്കുകയും ചെയ്തു. കുലപതികളല്ല, പ്രവാചകന്മാർ, അവർ വചനമായിരുന്നു. അവസാനം മോശയുടെ കാലത്ത് നിന്ന് തുടങ്ങിയിട്ട് ഓരോ പ്രവാചകന്മാരിൽ കൂടിയായി കടന്നുവന്നു. അവസാനമായിട്ട് ആ ശരീരത്തെ നിർമ്മിച്ചുകൊണ്ട് എല്ലാ സമയത്തും അതടുത്തുകൊണ്ടേയിരുന്നു. അവരിൽ വെച്ച് ഏറ്റവും മഹാനവൻ യോഹന്നാനായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. യേശു അതിനെക്കുറിച്ച് പറഞ്ഞു, സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. കാരണം വചനത്തെ ആമുഖമാക്കാൻ കഴിഞ്ഞത് അവൻ ഒരുവനായിരുന്നു. അതിനുശേഷം അവസാനമായി മഹാനായ തല വന്നു. അത് അതിന്റെ എല്ലാം തലയായിരുന്നു. ബാക്കിയുള്ള ശരീരം അതിനെക്കുറിച്ച് സംസാരിക്കുക മാത്രം ചെയ്തിരുന്നു. അടിസ്ഥാനം കുലപതിമാരാൽ ഇട്ടിരിക്കുകയും എന്നാൽ ശരീരം വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. ആ വചനം പ്രവാചകന്മാരായിരുന്നു. അങ്ങനെ അതിന്റെ എല്ലാം കൂടിയുള്ള തലയായ യേശു ഇതാ അങ്ങനെ അദൃശ്യത്തിലേക്ക് കടന്നു വന്നു. അവിടെ വെച്ച് തലയുടെ ഭാഗം അതിന്മേൽ വെച്ചപ്പോൾ ദൈവത്തിന്റെ പരിപൂർണമായ കൈപ്പണി നാം അവനിൽ കാണുന്നു. നാം അവനിൽ വചനത്തിന്റെ പരിപൂർണമായ പ്രതിഫലനം കാണുന്നു. കാരണം അവൻ വചനമായിരിക്കുകയും വചനത്തിന്റെ പരിപൂർണതയുമായിരുന്നു. ഇപ്പോൾ വീണ്ടും ദൈവത്തിന് തന്റെ സമ്പൂർണമായ ഉത്തമ സൃഷ്ടി കിട്ടിയിരിക്കുന്നു. യെശയ്യാവ് പറഞ്ഞതുപോലെ, ഇതാ എന്റെ ദാസൻ, എന്റെ ഉത്തമ സൃഷ്ടി. അതിലെ ഈ കാലഘട്ടങ്ങളിലെല്ലാം കൂടി സമ്പൂർണമായി ഒന്ന് കടന്നു വരുന്നുണ്ടെന്ന് ഞാൻ ചിത്രീകരിച്ചിരുന്നു. അങ്ങനെ ഇതാ അവൻ എന്റെ നേരെ മുമ്പിൽ നിൽക്കുന്നു. തന്റെ സ്വന്തം സ്വരൂപത്തിൽ ദൈവത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് അവൻ അവിടെ നിൽക്കുന്നു. കാരണം വിശുദ്ധ യോഹന്നാന്റെ 14 അവൻ പറയുന്നു, എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. അതിനുശേഷം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം കൊത്തിയെടുക്കുകയും ആദിയിൽ ആ വചനം എന്തായിരുന്നുവോ അതിനെ പ്രതിഫലിപ്പിക്കുകയും ചെയ്തു. വചനമാകുന്ന അവൻ തന്റെ സ്വന്തം സാദൃശ്യത്താൽ ഈ ഉത്തമ സൃഷ്ടിയിൽ പ്രതിഫലിപ്പിക്കപ്പെട്ടു. ദൈവം തിരികെ വീണ്ടും തന്റെ സ്വന്തം സാദൃശ്യത്തിൽ അത് വചനത്തിന്റെ രൂപത്തിലായിരിക്കെ ഒരു മനുഷ്യന്റെ സ്വരൂപത്തിൽ പ്രതിഫലിപ്പിക്കപ്പെട്ടു. അത് ഉത്തമ സൃഷ്ടിയാകുന്നു. എല്ലാ പ്രവാചകന്മാരിലും വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. അവരിൽ ഓരോരുത്തരും ഒരു ഭാഗമായിരുന്നു. എന്നാൽ അതിലെല്ലാം കൂടി കടന്നുകൊണ്ട് അവസാനമായിട്ട് അതൊരു ഉത്തമ സൃഷ്ടിയിലേക്ക്, ഒരു സമ്പൂർണമായ ഒന്നിലേക്ക് കടന്നു വന്നു. അവനിൽ യാതൊരു കുറ്റങ്ങളുമില്ല. അത്രമാത്രം സമ്പൂർണമായിരുന്നു. അത് ശില്പിയെ തന്നെ സ്വയം പ്രതിഫലിപ്പിച്ചിരുന്നു. തന്റെ സ്വന്തം സ്വരൂപം തന്റെ സ്വന്തം പ്രവൃത്തിയാൽ പ്രതിഫലിപ്പിച്ചിരുന്നു. ദൈവവും ക്രിസ്തുവും ഒന്നായിരുന്നു. അതത്രയുമായിട്ട് അവൻ തന്റെ സ്വന്തം ആത്മാവിനെ അതിലേക്കിട്ടു. അതിനുശേഷം ആ സ്വരൂപവും ശില്പിയും പോലും ഒന്നായി തീർന്നു. ദൈവവും തന്റെ ശില്പവേലയും തന്റെ ഉത്തമ സൃഷ്ടിയും, അവിടെ മൈക്കലാഞ്ചലോയുടെ മോശം ഉണ്ടാക്കിയിരുന്ന ശില്പവേല ജീവനില്ലാത്തതായിരുന്നു. കാരണം അത് കല്ലിൽ നിന്നുമാണ് കൊത്തിയെടുത്തിരുന്നത്.
Master builder, when he got his handiwork perfected,
എന്നാൽ ഇവിടെ ഈ മുഖ്യ ശില്പി തന്റെ കൈപ്പണി സമ്പൂർണമാക്കിയപ്പോൾ അവൻ അതിലേക്ക് കാലെടുത്തു വെച്ചു.
So perfected a redeemer of man.
മനുഷ്യന്റെ വീണ്ടെടുപ്പുകാരനായിട്ട് അത്രമാത്രം സമ്പൂർണമായിരുന്നു. അത്രമാത്രം സമ്പൂർണവും അതത്രമാത്രം ദൈവികവും എന്നൊരിക്കലും കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലായിരുന്നു. ജീവനുള്ള ദൈവത്തിന്റെ ഈ പുത്രൻ കന്യകയിൽ കൂടി ജനിച്ചപ്പോൾ അതത്രമാത്രം സമ്പൂർണവും താഴ്മയുള്ളവനും ദൈവത്തിന്റെ സ്വരൂപത്തിലുമായിരുന്നു. അതത്രയുമായിട്ട് തന്റെ ജീവനെ ഈ പ്രവാചകന്മാരിൽ കൂടി കൊണ്ടുവന്നതായി ഈ മഹാനായ ശില്പി. കാരണം ജീവൻ എല്ലാ പ്രവാചകന്മാരുടെയും നിറവേറ്റിലായിരുന്നു. അവൻ അത്രയും സമ്പൂർണനായിരുന്നിട്ട് ദൈവം ഇത് കാണുകയും അവനവനെ അടിച്ചിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, സംസാരിക്കൂ, അത് മൈക്കലാഞ്ചലോ അതുപോലെ ചെയ്തിട്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞതുപോലെയായിരുന്നു. അതെങ്ങനെയാണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. വിശുദ്ധ മാർക്കോസ് 9:7 മലമുകളിലുള്ള രൂപാന്തരണ സമയത്ത് വെച്ച് ന്യായ പ്രമാണത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മോശയും പ്രവാചകന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഏലിയാവ് അവിടെ നിൽക്കുന്നത് നാം കാണുന്നു. പിൻ സമയങ്ങളിൽ നിന്നെല്ലാം കൂടിയുള്ളതായ കുലപതിമാരും പിതാക്കന്മാരും നിയമവും പ്രവാചകന്മാരും അവരെല്ലാം അവിടെ നിന്നിരുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് മേഘങ്ങളിൽ നിന്നൊരു ശബ്ദവും അവിടെ വന്നതായി നാം കേൾക്കുന്നു. അവരത് കേൾക്കാൻ പോകുന്നുവെങ്കിൽ അവന് സംസാരിക്കേണ്ടിയിരിക്കുന്നു. അത് അവൻ അടിക്കപ്പെടുന്നതിന്റെ വെറും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമായിരുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ വസിക്കുവാൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഞാൻ അവനെ വാർത്തെടുത്തിരിക്കുന്നു. അവനെ കൊണ്ടുവരുന്നതിനായി ഞാൻ 4000 വർഷങ്ങൾ എടുത്തിരിക്കുന്നു. അങ്ങനെ അവനിപ്പോൾ അവൻ അത്രയും സമ്പൂർണമായിട്ട് എനിക്ക് അവനെ അടിക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ അവന് സംസാരിക്കാൻ കഴിയും. ഇവന് ചെവി കൊടുപ്പീൻ. അവനാകുന്നു സമ്പൂർണനായവൻ, അവനാകുന്നു ഉത്തമ സൃഷ്ടി. ഓർക്കുക, പിൻകാലങ്ങളിൽ പഴയ നിയമത്തിൽ കൂടി അവൻ എല്ലായ്പ്പോഴും ചിത്രീകരിക്കപ്പെട്ടിരുന്നു. മരുഭൂമിയിൽ ഒരു പാറയായിട്ട് നാം അവനെ കാണുന്നു. അത് മരുഭൂമിയിൽ വെച്ച് അടിക്കപ്പെട്ട പാറയായിരുന്നു. മരുഭൂമിയിൽ ഉണ്ടായിരുന്ന ആ പാറ ഞാനായിരുന്നു. എന്നാൽ അതൊരു കല്ലായിരുന്നു. അതിനപ്പോഴും അതിന്റെ സമ്പൂർണതയിലേക്ക് വരേണ്ടിയിരുന്നു. അവൻ അടുത്തു വരാൻ കഴിയുകയും അവൻ ജീവൻ വേണ്ടി ഇവർക്ക് ജീവൻ കൊടുക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതിന്റെ ഒരു മാതൃകയായിട്ട് അത് സഭയെ അനുഗമിച്ചിരുന്നു. എന്നാൽ മരുഭൂമിയിൽ അവൻ ആ പാറയായിരുന്നു. അവൻ അപ്പോഴും ഉണ്ടാക്കപ്പെട്ടിരുന്നില്ല, അവനൊരു മാതൃക മാത്രമായിരുന്നു. ഈ പാറയിൽ നിന്നുകൊണ്ട് മോശ അവനെ കണ്ടു. അവൻ കടന്നു പോകുന്നത് അവൻ കാണുകയും അത് മനുഷ്യന്റെ പോലെ പിൻഭാഗമായിരുന്നു എന്നവൻ പറഞ്ഞു. നോക്കുക, ഈ ശില്പി മോശയുടെ മുമ്പിൽ ഈ മഹത്തായ ഉത്തമ സൃഷ്ടി അതിന്റെ സമ്പൂർണതയിലെത്തിക്കഴിയുമ്പോൾ എങ്ങനെ കാണപ്പെടും എന്നുള്ളതിന്റെ സംഭവനീയമായ രീതിയിലുള്ള ക്രിസ്തുവിന്റെ സ്വരൂപത്തെ കാണിക്കുകയായിരുന്നു. ആ ഉത്തമ സൃഷ്ടി കാഴ്ചയ്ക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഭാവനയെ മോശയ്ക്ക് എടുത്തു കാട്ടുകയായിരുന്നു. അത് മരുഭൂമിയിൽ കൂടി കടന്നുപോയപ്പോൾ ഒരു മനുഷ്യന്റെ പിൻഭാഗം പോലെയായിരുന്നു. മൈക്കലാഞ്ചലോയ്ക്ക് ആ പ്രതിമയെ അടിച്ചിട്ട് സംസാരിക്കുമെന്ന് ഉറക്കം പറയുവാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. എന്നാൽ മഹാനായ ശില്പിയായ ദൈവത്തിന് അത് എത്രമാത്രം വ്യത്യാസപ്പെട്ടിരുന്നു. എന്നാൽ അവൻ തന്റെ സ്വരൂപത്തിൽ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ അത് അത്രമാത്രം സമ്പൂർണമായിരുന്നിട്ട് അവനെ തന്നെ പ്രതിഫലിപ്പിക്കുകയും ദൈവം മനുഷ്യന്റെ രൂപത്തിൽ കൂടി സംസാരിക്കുകയും അവൻ എന്ത് ചെയ്യുമെന്നുള്ളതിനെ കാണിച്ചു. ദൈവം തലയുടെ ഭാഗത്തേക്ക് അത് കൊണ്ടുവന്നിരിക്കുമ്പോൾ അവൻ പ്രവാചകന്മാരിൽ കൂടി സംസാരിക്കുകയും അപ്പോൾ ഈ പ്രവാചകന്മാർ ആ പ്രതിമയുടെ സംഭവനീയമായ അവസ്ഥയിലായിരുന്നു. എന്നാൽ അവൻ തലഭാഗത്തെത്തി കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തിന്റെ മുഴുവൻ സ്വരൂപമായിരുന്നു. അവൻ സ്വയം അവനെ ചിത്രീകരിക്കുകയായിരുന്നു. അതിനുശേഷം അവൻ നമുക്ക് വേണ്ടി അടിക്കപ്പെടുകയും അങ്ങനെ ഇപ്പോൾ അവൻ നമുക്ക് വേണ്ടി ഉത്തമ സൃഷ്ടിയും ദൈവത്തിന്റെ ദാനവും നിത്യജീവനുമായ യേശു ക്രിസ്തുവാകുന്നു. നാം അതൊരിക്കലും മറക്കുകയില്ലെന്ന് ഞാൻ ആശിക്കുന്നു. ദിവസങ്ങൾ ഇരുണ്ടുകൊണ്ടിരിക്കുകയും നിഴലുകൾ വീണുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നാം കാണുമ്പോൾ സൂര്യന്റെ കുറച്ചുകൂടി മാത്രമുള്ള ചുറ്റിലും ഈ രാജ്യങ്ങളെല്ലാം പോയി കഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാമോ, ഇന്നലെ അതായത് ജൂലൈ 4 തോമസ് ജെഫേഴ്സണും അദ്ദേഹത്തോടു കൂടെ ഉണ്ടായിരുന്ന സമിതിയും കൂടി സ്വതന്ത്രതയുടെ പ്രഖ്യാപനത്തെ ഒപ്പുവെച്ചിരുന്നു. കൂടാതെ സ്വതന്ത്രതയുടെ മണിമുഴങ്ങുകയും ഒരു രാജ്യം പോലെ നാം സ്വതന്ത്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 200 വർഷങ്ങളോളമായിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ചരിത്രത്തിനനുസരിച്ച് ഒരിക്കലും ഒരു ജനകീയ ഭരണം ഉണ്ടായിട്ടിരുന്നില്ലായിരുന്നു. അത് 1776 ജൂലൈ 4 നാം വെറും 11 വർഷങ്ങൾ ശേഷിച്ചിരിക്കുന്നു. അതതിനെ സംഭവികമാക്കുമോ? ഇല്ല, അതിന് കഴിയുകയില്ല. 11 വർഷങ്ങൾ മാത്രം അത് ചെയ്യുകയാണെങ്കിൽ അതെല്ലാ ചരിത്രത്തെയും തകർത്തു കളയും. നാം സമയത്തിന്റെ അവസ്ഥയെ കാണുന്നു, നാം ജനങ്ങളുടെ അവസ്ഥയെ കാണുന്നു, നാം രാഷ്ട്രീയതയുടെ അവസ്ഥയെ കാണുന്നു, നാം ലോകത്തിന്റെ അവസ്ഥയെ കാണുന്നു. അതിന് നിൽക്കാൻ കഴിയുകയില്ല. അതിന് ടൈറ്റാനിക് കപ്പലിനെ പോലെ മുങ്ങിയിരിക്കേണ്ടിയിരിക്കുന്നു. അത് താഴേക്ക് പോയിരിക്കണം. ഒരു രാജ്യം വീഴുമ്പോൾ അത് മറ്റൊന്നിന് സ്ഥാനം കൊടുക്കുന്നു. ഈ ലോകരാജ്യത്വം വീഴുകയും ബാക്കിയുള്ള എല്ലാ രാജ്യത്വങ്ങളും ഇളകാത്തതായി വന്നുകൊണ്ടിരിക്കുന്ന ആ രാജ്യത്വത്തിന് സ്ഥാനം കൊടുത്തിരിക്കണം. കാരണം ദൈവത്തിന്റെ ഈ സമ്പൂർണ്ണ സ്വരൂപമായ ഉത്തമ സൃഷ്ടിയിൽ കൂടി നാം ഇളകാത്തതായ ഒരു രാജ്യത്തെ പ്രാപിക്കുന്നു. ദൈവം അവനെ നോക്കിയപ്പോൾ അവൻ നോക്കിയതായ രീതിയിൽ അവനെ കാണുകയും അവന്റെ രൂപത്തെ കാണുകയും അപ്പോൾ അവൻ അത്രമാത്രം പ്രചോദനപ്പെട്ടിട്ട് കാരണം അതൊരു വീണ്ടെടുപ്പുകാരന്റെ യേശു എന്ന വീണ്ടെടുപ്പുകാരന്റെ സമ്പൂർണമായ ഉത്തമ സൃഷ്ടിയായിരുന്നു. അതുകൊണ്ട് ദൈവം താൻ സ്വയം അടിക്കപ്പെട്ടിരിക്കുന്നതിനു വേണ്ടി, എന്തുകൊണ്ടെന്നാൽ തന്റെ സ്വന്തം പിഴയെ അടയ്ക്കുന്നതിനായി ദൈവവും ക്രിസ്തുവും ഒന്നായി തീർന്നു. അതിനാൽ ദൈവത്തിന് ആ പ്രതിമയുടെ മേൽ അടിക്കപ്പെടാൻ കഴിയുമായിരുന്നു. അതിനാൽ അവന് പാടുകളേൽക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് യെശയ്യാവ് പറഞ്ഞത്, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു മരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു മരിക്കുന്നു. ദൈവവും മനുഷ്യനും കൂടിയായ സമ്പൂർണ്ണ പ്രതിമയിൽ എൻ മോർഫിയായ ദൈവം അമാനുഷികതയിൽ നിന്നും ഭാവനയിലേക്ക് മാറ്റപ്പെട്ടു. ആ ഭാവന ഒരു പ്രതിമയിലേക്ക് എടുത്തു കാണിക്കപ്പെട്ടു. എന്നിട്ട് ആ സ്വരൂപം അടിക്കപ്പെട്ടു. അതിനാൽ അമാനുഷികതയ്ക്ക് മരണത്തിന്റെ അനുഭവത്തെ രുചിച്ചെറിയാൻ കഴിയുന്നു. അത് ദൈവത്തിന്റെ സമ്പൂർണമായ ഉത്തമ സൃഷ്ടിയാകുന്നു. അവനത് മോശയിൽ ചെയ്യാൻ കഴിഞ്ഞില്ല, അവനത് പ്രവാചകന്മാരിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. യെശയ്യാവ് കഷണം കഷണമാകുന്നത് വരെ വാളാൽ അറിയപ്പെട്ടു. കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടതായ പ്രവാചകന്മാരിൽ അവനത് ചെയ്യാൻ കഴിയുകയില്ല. അവനത് ചെയ്യാൻ കഴിയുകയില്ല, കാരണം അവനതിനെ അനുഭവിച്ചറിയാൻ കഴിയുകയില്ല. അവരിൽ അവന്റെ ഒരു ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ സമ്പൂർണമായ ഉത്തമ സൃഷ്ടിയിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിച്ചിരുന്നു. അവന് മോശയെ മാത്രം എടുത്ത് കാണിക്കാൻ കഴിയുകയില്ല. എന്നാൽ അവന്റെ മുഴുവൻ അസ്തിത്വത്തെയും ഈ വ്യക്തിയിൽ കൂടി എടുത്തു കാണിക്കാനും മനുഷ്യവർഗത്തിന് മുഴുവനു വേണ്ടിയും മരണത്തെ രുചിക്കാനും കഴിയുന്നു. ദൈവത്തിന്റെ സമ്പൂർണമായ ഉത്തമ സൃഷ്ടിയാകുന്നു ഇത്. ദൈവം അതിനെ കാണുന്നതിൽ കൂടി അത്രമാത്രം പ്രചോദനരായിട്ട് എല്ലാ കാലഘട്ടങ്ങളിലുള്ളവർക്കും പിൻകാലങ്ങളിലുള്ളവർക്കും ഇപ്പോഴുള്ളവർക്കും വേണ്ടി അവൻ വീണ്ടെടുപ്പുകാരനായി തീർന്നു. എല്ലാ വാഗ്ദത്തങ്ങളും അവനിൽ കണ്ടെത്തിയിരിക്കുന്നു. അവൻ സമ്പൂർണതയുടെ സമ്പൂർണതയായിരുന്നു. എല്ലാ മാതൃകകളും അവനിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ബന്ധുവായ വീണ്ടെടുപ്പുകാരനായ രൂത്തിലും ബോവാസിലും കൂടിയും സീനായ മരുഭൂമിയിൽ നിന്നുള്ള നമുക്ക് ന്യായപ്രമാണം തരുന്നവനായും മരുഭൂമിയിൽ നിന്നുള്ള നമ്മുടെ പ്രവാചകനായും മരുഭൂമിയിൽ നിന്ന് കടന്നു വരുന്നത് പോലെയും മലമുകളിൽ നിന്ന് വരുന്നത് പോലെയും നിത്യതയിൽ നിന്നും അവൻ വന്നിട്ട് അതിന്റെ സമ്പൂർണ്ണ സ്വരൂപമായ മനുഷ്യനായി തീരുകയും ചെയ്തു. ദൈവം കാലഘട്ടങ്ങളിൽ കൂടി കുലപതിമാരെ വെട്ടിയെടുത്തു കൊണ്ടുവന്നിട്ട് തന്റെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയും ഈ അടിസ്ഥാനത്തെ അതിന്മേലിടുന്നതിനായി അവരെ വ്യത്യസ്ത കാര്യങ്ങളിൽ നിന്നും എടുത്തുകൊണ്ടുവരികയും ചെയ്തു. ഇതിന്മേൽ അവൻ തന്റെ വചനത്തെ, അതായത് പ്രവാചകന്മാരെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം അത് സമ്പൂർണമായ പ്രവാചകനിലേക്കും സമ്പൂർണമായ അടിസ്ഥാനത്തിലേക്കും ദൈവത്തിനുണ്ടായിരുന്ന സമ്പൂർണമായ ഭാവനയിലേക്കും കടന്നു വന്നു. അങ്ങനെ ഇപ്പോൾ ഇതിന് സംസാരിക്കുന്നതിന് വേണ്ടി, കാരണം അവൻ വചനമാകുന്നു, ഈ വചനത്തിന് സംസാരിക്കുന്നതിനായി അവനൊരു രൂപത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കണം. അതിനുശേഷം ആ രൂപത്തിന് സംസാരിക്കുന്നതിന് വേണ്ടി അതിന് അടിയേറ്റിരിക്കണം. അവൻ സ്വരൂപത്തിലേക്ക് വന്നു. അതിനുശേഷം സംസാരിക്കുന്നതിന് വേണ്ടി ഈ സമ്പൂർണമായി വീണ്ടെടുപ്പുകാരൻ പഴയ നിയമത്തിലെ എല്ലാ മാതൃകകളും അവനിൽ കണ്ടുമുട്ടിയിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ, അതായത് പഴയ നിയമത്തിലെ യഹോവ പുതിയ നിയമത്തിലെ യേശുവാകുന്നു. അതെ, എന്റെ പ്രായത്തിലുള്ള വളരെയധികം സ്ത്രീകളും പുരുഷന്മാർക്കും അറിയാം, അതായത് നമ്മുടെ ദേശത്ത് എല്ലായിടത്തുമായി ധാരാളം ചൈനക്കാരുടെ അലക്കുശാലകൾ ഉണ്ടായിരുന്നു. ചൈനക്കാർ ആദ്യമായിട്ട് കടന്നു വരാൻ തുടങ്ങിയപ്പോൾ അവർ പടിഞ്ഞാറ് തീരത്ത് നിന്നും കിഴക്കോട്ട് നീങ്ങിയിട്ട് കിഴക്കൻ ദേശങ്ങളിൽ കൂടിയാണ് ഈ വഴിയിൽ കൂടി കടന്നു വന്നു. അങ്ങനെ അവർ കടന്നു വന്നപ്പോൾ അവർക്ക് നമ്മുടെ ഭാഷയും നമ്മുടെ രീതികളുമായിട്ട് പരിചയമില്ലാത്തവരായിരുന്നു. എന്നാൽ അവർ നല്ല അലക്കുകാരായിരുന്നു. കൂടാതെ നിങ്ങളുടെ അലക്കപ്പെട്ട സ്വന്തം വസ്ത്രം തിരിച്ചു കിട്ടുന്നതിനുള്ള കുറിപ്പ് എഴുതാൻ അവർക്കറിയില്ലായിരുന്നു. എന്നാൽ ഈ ചൈനക്കാരായ അവരുടെ വശം ഒരു കൂട്ടം ചെറിയ കട്ടിയായ കടലാസ് ഉണ്ടായിരുന്നു. അതിൽ യാതൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. അങ്ങനെ നിങ്ങൾ അലക്കാനായി തുണി കൊടുക്കാൻ വരുമ്പോൾ അവർ ഇതിൽ നിന്നും ഒരു കട്ടി കടലാസ് എടുത്തിട്ട് ഒരു പ്രത്യേകമായ രീതിയിൽ അതിനെ കീറിയിട്ട് ഒരു കഷണം നിങ്ങളുടെ വശം തരികയും മറ്റേ കഷണം തന്റെ പക്കൽ വെക്കുകയും ചെയ്യും. ഇപ്പോൾ ഇത് ഇന്ന് നമുക്കുണ്ടായിരിക്കുന്നതിലും നല്ലതായ ഒരു വഴിയായിരുന്നു. കാരണം നിങ്ങൾക്ക് സ്വന്തമായതിനെ അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ ഈ രണ്ട് കഷണങ്ങളും തമ്മിൽ പരസ്പരം യോജിച്ചിരിക്കണം. നിങ്ങൾക്കതിനെ അനുകരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ചെയ്യുന്നതിന് വേറെ യാതൊരു വഴിയുമില്ല. നിങ്ങൾക്ക് എഴുത്തിന്റെ കോപ്പികളെ ഉണ്ടാക്കാൻ കഴിയും, എന്നാൽ ആ കീറലിനെ നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റുകയില്ല. അതിന് മറ്റേ കഷണവുമായി ശരിക്കും ചേർന്നിരിക്കേണ്ടിയിരിക്കുന്നു. ആ കാരണത്താൽ നിങ്ങൾ കൊണ്ടുവന്നതായ അഴുക്ക് വസ്ത്രങ്ങളെ ഈ ടിക്കറ്റിനാൽ നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ അത് ആ ടിക്കറ്റിന്റെ കീറിയ ഭാഗവുമായി തുല്യമായിരുന്നു. അങ്ങനെ ദൈവം പ്രവാചകന്മാരാലും ന്യായപ്രമാണത്താലും നമ്മെ പാപികളായിട്ട് ശിക്ഷ വിധിച്ചപ്പോൾ, ന്യായപ്രമാണത്തിൽ കൃപയില്ല, അത് നിങ്ങളൊരു പാപിയാണെന്ന് മാത്രം പറയുന്നു. എന്നാൽ യേശു ദൃശ്യത്തിൽ വന്നപ്പോൾ അവൻ പൂർത്തീകരണമായിരുന്നു. ദൈവം വാഗ്ദത്തം ചെയ്തിരുന്ന എല്ലാത്തിന്റെയും പൂർത്തീകരണം അവനായിരുന്നു. അവൻ വാഗ്ദത്തത്തിന്റെ സമ്പൂർണതയും അതുപോലെ തന്നെയുള്ള സ്വരൂപവുമായിരുന്നു. ആ കാരണത്താൽ പഴയ നിയമത്തിലെ എല്ലാ വാഗ്ദത്തങ്ങളും യേശുവിൽ കണ്ടുമുട്ടി. മറ്റേതെങ്കിലും പ്രവാചകന്മാരിൽ അത് കണ്ടുമുട്ടുവാൻ കഴിയുകയില്ല. എന്നാൽ അത് ആ ഉത്തമ സൃഷ്ടിയിൽ കണ്ടുമുട്ടിയിരുന്നു. സംഭവിപ്പാൻ ഇരിക്കുന്നു എന്ന് പറയപ്പെട്ടിരുന്ന എല്ലാ കാര്യങ്ങളുമായി അത് യോജിച്ചിരുന്നു. അതുപോലെ തന്നെ സഭയ്ക്കും ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളുമായി യോജിക്കേണ്ടിയിരിക്കുന്നു. അത് അതിന്റെ അടിയേറ്റ ഭാഗത്തു നിന്ന് തന്നെയുള്ള കഷണമായിരിക്കണം. അതിനാൽ ആദ്യത്തെ വചനമാണെങ്കിൽ അതിൽ നിന്നും എടുക്കപ്പെട്ട വസ്തുക്കളെല്ലാം അതിന്റെ വശവുമായിട്ട് ചേരുന്നതിന്
വചനമായിരിക്കണം.
അതിനാൽ നിങ്ങൾക്കത് അവകാശപ്പെടാൻ കഴിയും. അവിടെ ന്യായപ്രമാണം നിങ്ങളെ ശിക്ഷ വിധിക്കുകയും നിങ്ങൾ അഴുക്കാകുന്നുവെന്നും കുറ്റക്കാരനാകുന്നുവെന്നും നിങ്ങളെ ജയിലടച്ചു കളയുമെന്നും പറയുന്നു. എന്നാൽ അവൻ വന്നപ്പോൾ അവൻ അതുമായി ചേരുന്ന മറ്റേ കഷണമായിരുന്നു. കാരണം അതിന് നിങ്ങളെ വേലയിലെടുക്കുവാനും തിരികെ കൊണ്ടുവന്ന് മുഴുവനായ കുറിപ്പുണ്ടാക്കുവാനും കഴിയും. ഏദൻ തോട്ടത്തിൽ വെച്ച് ആ വീണ്ടെടുപ്പിനെ ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു. നിന്റെ വിത്ത് സർപ്പത്തിന്റെ തല തകർത്തു കളയും, എന്നാൽ അതിന്റെ കുതികാൽ അതെ അതിന്റെ തല തകർക്കും. ഇപ്പോൾ ദൈവം പണിതു തീർത്ത ഈ സമ്പൂർണമായ ഉത്തമ സൃഷ്ടിയെ നാം കാണുന്നു. വാഗ്ദത്തം ചെയ്തിരുന്നതെല്ലാം അവനായിരുന്നു എന്നുള്ള കാര്യം നാം ശ്രദ്ധിച്ചിരുന്നു. അവൻ എല്ലാ വാഗ്ദത്തങ്ങളും എല്ലാ പ്രവചനങ്ങളുമായിരുന്നു. ദൈവം വാഗ്ദത്തത്തിന്റെ രൂപത്തിൽ തന്നിരുന്നതെല്ലാം, അതായത് നിന്റെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും, അതെല്ലാം അവനായിരുന്നു. പ്രമാണത്താൽ അവനത് തകർത്തു കളയാൻ പറ്റുകയില്ല. പ്രവാചകന്മാരാൽ അവനത് തകർത്തു കളയാൻ പറ്റുകയില്ല. എന്നാൽ അവനത് ചെയ്തു. സ്ത്രീയുടെ സന്തതിയായ ക്രിസ്തു ഉത്തമ സൃഷ്ടിയായപ്പോൾ അവനത് ചെയ്തു. പർവ്വതത്തിൽ നിന്നും പറഞ്ഞു വന്ന് ദാനിയേൽ കണ്ടതായ കല്ല് അവനായിരുന്നു. അവനൊരുവിന് മാത്രമേ അടിക്കപ്പെടാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അവനൊരുവിന് മാത്രമേ തകർക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. സർപ്പത്തിന്റെ തലയെ തകർത്തു. അവന്റെ ജീവൻ മോശയുടെ ജീവനുമായിട്ട് യഥാർത്ഥമായിട്ട് ചേർന്നിരുന്നു. അവന്റെ ജീവൻ ദാവീദുമായിട്ട് ചേർന്നിരുന്നു. അവൻ അതിന്റെ ചേരുന്ന മറ്റേ കഷണമായിരുന്നോ എന്നിപ്പോൾ നമുക്ക് നോക്കാം. ദാവീദിനെ ശ്രദ്ധിക്കുക. തന്റെ സ്വന്തം ജനങ്ങളാൽ ത്യജിക്കപ്പെട്ട രാജാവായിരുന്നു. അവന്റെ സ്വന്തം പുത്രൻ തന്നെ അവനെതിരായി വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇസ്രായേലിന്റെ സൈന്യത്തെ അവൻ വേർതിരിക്കുകയും വിഭാഗിക്കുകയും ചെയ്തു. ദാവീദ് തന്റെ സ്വന്തം ജനങ്ങളാൽ സിംഹാസനത്തിൽ നിന്ന് ഓടിക്കപ്പെട്ടു. അവന്റെ പുറത്തേക്കുള്ള വഴിയിൽ വെച്ച് അവനെ വേർതിരുന്നതായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ദാവീദിന്റെ മേൽ തുപ്പിക്കൊണ്ട് അവിടെ നിന്നിരുന്നു. അവന്റെ രക്ഷാപടൻ തന്റെ വാൾ വലിച്ചൂരി എടുത്തിട്ട് ഞാൻ ചെന്ന് അവന്റെ തല വെട്ടിക്കളയട്ടെ, എന്റെ യജമാനായ രാജാവിനെ തുപ്പുന്നു എന്ന് പറഞ്ഞു. ദാവീദ് അവനോട് പറഞ്ഞു, അവൻ ശപിക്കട്ടെ, യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളത് കാണുന്നില്ലേ? അവനൊരു വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. രോമൻ കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ നിന്നിരുന്നു. നോക്കൂ, അവനത് പറഞ്ഞു. ഒരുപക്ഷെ അവൻ എന്താണ് പറയുന്നതെന്ന് ദാവീദിന് അറിയില്ലാതിരുന്നേക്കാം.
500-600 years afterwards or a little more.
എന്നാൽ 500 or 600 വർഷങ്ങൾക്ക് ശേഷം ദാവീദിന്റെ പുത്രൻ അതേ തെരുവിൽ കൂടി കടന്നു പോകുമ്പോൾ അവന്റെ മേലും തുപ്പലേൽക്കപ്പെട്ടു. എന്നാൽ ശ്രദ്ധിക്കുക, ദാവീദിന്റെ ഓടിപ്പോക്കലിനും നാടുകടത്തലിനും ശേഷം അവൻ തിരികെ വന്നപ്പോൾ ആ മനുഷ്യൻ ദയക്കും സമാധാനത്തിനുമായി അവനോട് കെഞ്ചി. അവനെ അടിച്ചവരും ഒരു ദിവസം അവൻ തിരികെ വരുമ്പോൾ അവനെ കാണും. അതിനുശേഷം നാം യോസഫിൽ അതിനെ കാണുന്നു. അതായത് യോസഫ് ഒരു പ്രത്യേക രീതിയിൽ ജനിച്ച കുട്ടിയും, കൂടാതെ ഈ ഉത്തമ സൃഷ്ടി ഉണ്ടാക്കപ്പെടുന്നതിനായുള്ള അടിസ്ഥാനത്തിന്റെ അവസാനത്തേതും ഏറ്റവും മുകളിലുള്ള ഭാഗവുമായിരുന്നു. അത് വിശ്വാസത്തിൽ നിന്നും തുടങ്ങിയിട്ട് സ്നേഹത്തിലേക്കും അവിടെ നിന്ന് കൃപയിലേക്കും അതായിട്ട് അങ്ങനെ അവിടെ നിന്ന് ഒരു സമ്പൂർണതയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഇത് കാലിൽ നിന്നും തുടങ്ങിയിട്ട് ക്രിസ്തുവിന്റെ സമ്പൂർണതയിലേക്ക് കടന്നു വരുന്നു. അവൻ എപ്രകാരം ആ അടിസ്ഥാനത്തിന്റെ മുകളിലുള്ളതും അവരിൽ എല്ലാവരിലും വെച്ച് സമ്പൂർണനുമായി യോസഫിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നുമുള്ളതിനെ ശ്രദ്ധിക്കുക. യോസഫ് തന്റെ കുടുംബത്തിൽ ജനിക്കുകയും അവൻ യഥാർത്ഥത്തിൽ നിയമപ്രകാരമുള്ള ഒരു സ്ത്രീയിൽ കൂടി ജനിച്ചിരിക്കുകയും അത് യാക്കോബിന്റെ ഭാര്യയായിരുന്നു. അവൻ ജനിച്ചപ്പോൾ അവന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും അവന്റെ സഹോദരന്മാർ യാതൊരു കാരണവുമില്ലാതെ അവനെ വെറുക്കുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് അവർ അവനെ വെറുത്തിരുന്നത്? അതെന്തുകൊണ്ടാണെന്നാൽ അവൻ വചനമായിരുന്നു. നോക്കൂ, അടിസ്ഥാനത്തെ തന്നെയും പിന്നെ അടിസ്ഥാനത്തിന്റെ തല എങ്ങനെയാണ് വന്നതെന്ന് നോക്കുക. എന്നിട്ട് ഇപ്പോൾ ആ ശരീരത്തിന്റെ തല വരുന്നതിനെ നോക്കുക. ഇപ്പോൾ മണവാട്ടിയുടെ തലഭാഗം വരുന്നതിനെ ശ്രദ്ധിക്കുക. നോക്കൂ, അവൻ വചനമായിരുന്നു. അവനൊരു ദീർഘദർശകനായിരുന്നതിനാൽ അവർ അവനെ വെറുത്തു. അവൻ കാര്യങ്ങളെ മുൻകൂട്ടി കാണുകയും അവരോട് പറയുകയും ചെയ്തിരുന്നു. അവ സംഭവിക്കുകയും ചെയ്തു. അത് എത്രമാത്രം നീണ്ട സമയം വരെ താമസിച്ചിരുന്നു എന്നതൊരു കാര്യമല്ല, എന്നാൽ അത് അതുപോലെ തന്നെ സംഭവിച്ചു. അങ്ങനെ അവൻ ആത്മീയ മനുഷ്യനായിരിക്കെ തന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്നും അവൻ ഭ്രഷ്ടനാക്കപ്പെട്ടു. അവർ അവനെ സ്നേഹിക്കാൻ കടപ്പെട്ടിരുന്നു, എന്നാൽ അവർ അവനെ വെറുത്തു. എന്തുകൊണ്ടെന്നാൽ അവനൊരു പ്രവാചകനും ആത്മീയ മനുഷ്യനുമായിരുന്നു. അങ്ങനെ അവർ അവനെ വെറുത്തു. ശ്രദ്ധിക്കുക, അവൻ ഏകദേശം 30 വെള്ളിക്കാശിന് വിൽക്കപ്പെടുകയും അവൻ മരിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് അവനെ ഒരു കുഴിയിൽ എറിഞ്ഞു കളഞ്ഞു. എന്നാൽ പിന്നെ അവനെ കുഴിയിൽ നിന്നും വലിച്ചു കയറ്റി. കാരാഗ്രഹത്തിലുള്ള അവന്റെ പരീക്ഷയുടെ സമയത്ത് പാനപാത്രവാഹകനും അപ്പക്കാരനും ഉണ്ടായിരുന്നു. അവരിൽ പാനപാത്രവാഹകൻ രക്ഷിക്കപ്പെടുകയും അപ്പക്കാരൻ നശിച്ചു പോകുകയും ചെയ്തുവെന്ന് നമുക്കറിയാമല്ലോ. ക്രിസ്തുവിന്റെ കാരാഗ്രഹമായ കുരിശിൽ വെച്ച് രണ്ട് കള്ളന്മാരിൽ രണ്ട് തെറ്റ് ചെയ്തവരായ മനുഷ്യരിൽ ഒരുവൻ രക്ഷിക്കപ്പെടുകയും മറ്റൊരുവൻ നശിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം അവൻ ആ കൊണ്ടറയിൽ നിന്നും എടുക്കപ്പെട്ടിട്ട് ഫറവോന്റെ വലത്ത് ഭാഗത്താക്കപ്പെട്ടു. യോസഫിൽ കൂടെ മാത്രമല്ലാതെ ആർക്കും ഫറവോനോട് സംസാരിക്കാൻ കഴിയുകയില്ല. യോസഫ് ഫറവോന്റെ സിംഹാസനം വിട്ടപ്പോൾ മിസ്രയീമിലെല്ലാം കാഹളം ഊതപ്പെടുകയും എല്ലാവരും മുട്ടുകുത്തുവിൻ, യോസഫ് വരുന്നു എന്ന് വിളിച്ചു പറയിച്ചു. അതുപോലെ തന്നെ യേശുവിനോടുമായിരിക്കും. അവനെ പ്രകാരം പിതാവിനാൽ സ്നേഹിക്കപ്പെടുകയും സഭാ സാമുദായിക സഹോദരന്മാരാൽ യാതൊരു കാരണവുമില്ലാതെ വെറുക്കപ്പെടുകയും ചെയ്തു. അവൻ 30 വെള്ളിക്കാശിന് വിൽക്കപ്പെടുകയും മരിച്ചെന്ന് കണ്ടിട്ട് അവനെ കുഴിയിലാക്കുകയും ചെയ്തു. അവൻ കുരിശിലായിരിക്കുമ്പോൾ ഒരുവൻ രക്ഷിക്കപ്പെടുകയും മറ്റൊരുവൻ നശിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം കുരിശിൽ നിന്നും അവൻ ഉയർത്തപ്പെടുകയും ദൈവത്തിൽ അവനിൽ പ്രതിബിംബിച്ചിരുന്ന ആ മഹാനായ ആത്മാവിന്റെ വലതുഭാഗം തിരുത്തപ്പെടുകയും ചെയ്തു. യേശുവിൽ ക്രിസ്തുവിൽ കൂടാതെ മാത്രമല്ലാതെ ആർക്കും ദൈവത്തോട് സംസാരിക്കാൻ കഴിയുകയില്ല. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. അവൻ സിംഹാസനം എത്തിച്ച് വരാൻ തുടങ്ങുമ്പോൾ കാഹളം ഊതുകയും എല്ലാ മുഴങ്കാലും മടങ്ങുകയും എല്ലാ നാവും ഏറ്റുപറയുകയും ചെയ്യും. ഓർക്കുക, യോസഫ് അഭിവൃദ്ധിയുടെ പുത്രനായിരുന്നു. അവൻ ചെയ്തിരുന്നതെല്ലാം അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. അത് കാരാഗ്രഹത്തിലായിരുന്നാലും അല്ലെങ്കിൽ അത് എവിടെ തന്നെ ആയിരുന്നാലും അത് ശരിയായിട്ട് വന്നിരുന്നു. അവൻ തന്റെ മക്കൾക്കും സകലവും നന്മയ്ക്കായി കൂടി വേദനിക്കും എന്ന് വാഗ്ദത്തം ചെയ്തിട്ടില്ലേ? അത് രോഗമായാലും കാരാഗ്രഹമായാലും മരണമായാലും ദുഃഖമായാലും എന്ത് തന്നെ ആയിരുന്നാലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുകയും അതങ്ങനെ ആയിരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അതവിടെ ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ രൂപം അവനിൽ കൂടി നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സമ്പൂർണമായ സ്വരൂപം അവനായിരുന്നു. അവൻ വീണ്ടും വരുമ്പോൾ നാം അതിനെ ഇവിടെ വീണ്ടും കാണുന്നു. അത് ഓർക്ക, യോസഫ് വെളിപാടിനാൽ ലോകത്തെ തന്നെ വലിയ പ്രവചനത്താലും രക്ഷിച്ചു. യോസഫ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ലോകം നശിച്ചു പോയിരുന്നേനെ. യേശു അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകവും നശിച്ചു പോയിരുന്നേനെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ഒരു ദൈവം അവനെ നൽകുവാൻ തക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. ദൈവം ജീവരക്ഷയ്ക്കായി അത് ചെയ്തു. അങ്ങനെ തുടർന്നുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. കാരണം അവൻ ദാവീദിന്റെ ചേർച്ചയായിരുന്നു, അവൻ മോശയുടെ ഒരു ചേർച്ചയായിരുന്നു, അവൻ ഏലിയാവിന്റെ ചേർച്ചയായിരുന്നു, അവൻ യോസഫിന്റെ ചേർച്ചയായിരുന്നു. പഴയ നിയമത്തിൽ ചിത്രീകരിക്കാൻ മുൻകൂട്ടി പറയുകയും ചെയ്തിരിക്കുന്നതെല്ലാം നേരെ ഇതുമായി ചേർന്നിരുന്നു. എന്താകുന്നു അത്? ഒരു സമ്പൂർണമായി വീണ്ടെടുപ്പുകാരനുണ്ടെന്നും നമുക്ക് നമ്മുടെ പഴയ അഴുക്കേറിയ തുണികളെ ആലക്കുശാലയിലേക്ക് ഇട്ടിട്ട് അതിനെ വീണ്ടും അവകാശപ്പെടാമെന്നും കാണിക്കുന്നു. അത് കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകപ്പെട്ടിരിക്കുന്നു. നമുക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം നമുക്ക് അവകാശപ്പെടാം. അവൻ മരിച്ചിരിക്കുന്ന എല്ലാത്തിനും വേണ്ടി നമുക്ക് അവകാശപ്പെടാൻ കഴിയും. അതിനാൽ സമ്പൂർണമായ വചനം ചിത്രീകരിക്കപ്പെട്ടത് അവനായിരുന്നു. യഹോവയ്ക്ക് മഹാനായ ശില്പിക്ക് അവനെ തകർത്ത് കളയാനും ഈ രീതിയിൽ ചെയ്യാനും ഇഷ്ടം തോന്നി. യെശയ്യാവിൽ നാം അതിപ്രകാരം വായിച്ചു കാണുന്നു, അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. കണ്ടാൽ ആഗ്രഹിക്കത്തക്ക യാതൊരു സൗന്ദര്യവും അവനിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവനെക്കുറിച്ച് പറയുകയും അവനെ കളിയാക്കിയും ഇരുന്നു. ഇപ്പോൾ ഈ ദിവസം ഞാൻ അവനെക്കുറിച്ച് സംസാരിക്കുന്നു, എല്ലാവരും അവനെ കളിയാക്കുന്നു. നോക്കൂ, നാം അവനെ കണ്ടു. അതെ, നാം അവനെ കണ്ടു. അതിന്റെ അർത്ഥം അവന്റെ മേൽ നോക്കി. ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നിരിക്കലും എന്തിനാണ് അവനത് ചെയ്തത്? അവൻ നമ്മുടെ അതികൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. ഇപ്പോൾ നമുക്കതുമായി തുടർന്നു പോകാൻ കഴിയും. എന്നാൽ ഞാനിപ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതിന്റെ പടം, അതായത് ദൈവം തിരികെ വീണ്ടും തന്റെ ഉത്തമ സൃഷ്ടിയെ സൃഷ്ടിക്കുകയാണെന്നുള്ളതിന്റെ ചിത്രം നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
forget. And in the beginning when he spoke,
എന്നാൽ ആദിയിൽ ദൈവം ആദാമിനെ അടിച്ചപ്പോൾ അവന്റെ ഒരു വശത്തു നിന്നും എന്തോ ഒന്നിനെ എടുത്തിരുന്നു എന്നുള്ള കാര്യത്തെ നാം മറക്കാനിടയാകരുത്.
Now, the smiting of Christ was for a cause that he might take from him.
ഇപ്പോൾ ക്രിസ്തുവിനെ അടിച്ചതിനും ഒരു കാര്യമുണ്ടായിരുന്നു, അതായത് അവനിൽ നിന്നും ദൈവം ഒരു കുടുംബമായിരിക്കാൻ അവന് വേണ്ടി ഒരു മണവാട്ടി എടുക്കുന്നതിന് വേണ്ടിയായിരുന്നു.
So when his masterpiece was perfected,
അങ്ങനെ അവന്റെ ഉത്തമ സൃഷ്ടി സമ്പൂർണമായപ്പോൾ അവൻ അതിനെ അടിക്കേണ്ടി വന്നു. അതിൽ നിന്നും അവന് മറ്റൊരു കഷ്ണമല്ല, മറ്റൊരു സൃഷ്ടിയല്ല, എന്നാൽ അതേ സൃഷ്ടി തന്നെയാകുന്നു. എന്റെ സഹോദരൻ, ഇതിനെക്കുറിച്ച് തെറ്റായിട്ടൊന്നും തോന്നരുത്. എന്നാൽ ഒരു മിനിറ്റ് ചിന്തിച്ചു
നോക്കുക.
ദൈവം അവനിൽ നിന്നും ആ യഥാർത്ഥമായ സൃഷ്ടിയിൽ നിന്നും അവന് വേണ്ടി ഒരു മണവാട്ടി ഉണ്ടാക്കാനായി എടുത്തുവെങ്കിൽ അവൻ വേറൊരു സൃഷ്ടി ഉണ്ടാക്കിയില്ല, അവൻ യഥാർത്ഥമായ സൃഷ്ടിയുടെ ഒരു ഭാഗത്തെയാണ് എടുത്തത്. അങ്ങനെ അവൻ വചനമാണെങ്കിൽ പിന്നെ മണവാട്ടി
എന്തായിരിക്കണം?
അത് ജീവനുള്ള ദൈവം വചനത്തിലായ യഥാർത്ഥമായ വചനമായിരിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ സൌത്ത് ആഫ്രിക്കയിലുള്ള കിംബർലിയിൽ വെച്ച് മണ്ണിൽ നിന്നും വജ്രത്തെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന്, അതിനെ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഞാൻ നോക്കിയായിരുന്നു. ആ ഖനിയുടെ മേൽനോട്ടക്കാരൻ എന്റെ പ്രാർത്ഥനയ്ക്കുള്ള നിലയിലേക്ക് വരുന്നവരെ അനയിപ്പിക്കുന്നവരിൽ ഒരുവനായിരുന്നു. 10,000-10,000 ഡോളറുകളോളം വിലയുള്ള വജ്രങ്ങൾ അവിടെ കൂടിക്കിടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ വെളിച്ചത്തിന്റെ അടിയിൽ പോലും അത് തിളങ്ങിയിരുന്നില്ല. ഇതെന്തുകൊണ്ടാണ് തിളങ്ങാത്തതെന്ന് ഞാൻ ആ ഖനിയുടെ മേൽനോട്ടക്കാരനോട് ചോദിച്ചു. സാറേ, അത് ഇതുവരെ ചെത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് ചെത്തപ്പെടേണ്ടിയിരിക്കണം. അങ്ങനെ അവ ചെത്തിയെടുത്ത് കഴിയുമ്പോൾ പ്രകാശം അതിൽ പ്രതിഫലിക്കും. അവിടെയാണ് നിങ്ങൾ. ഈ ഉത്തമ സൃഷ്ടി ചെത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, എന്തിനു വേണ്ടിയാണ് ചെത്തപ്പെടേണ്ടത്? അതിന്റെ ഒരു കഷ്ണം ചെത്തിയെടുത്ത് കളയുകയാണോ? അല്ല, അല്ല. അതിൽ നിന്ന് മുറിക്കപ്പെടുന്ന കഷ്ണത്തിൽ നിന്നും വിക്ട്രോള സൂചി ഉണ്ടാക്കുന്നു. വിക്ട്രോള സൂചി ലോകത്തിന് കാണപ്പെടാത്തതായ പാട്ടിന്റെ റെക്കോർഡിലിടുന്നു. ഈ സൂചിയാണ് അതിനെ പുറത്തു കൊണ്ടുവരുന്നത്. വചനത്തിന്റെ സത്യമായ വ്യാഖ്യാനത്തെ അത് കൊണ്ടുവരുന്നു. അവന്റെ ജീവൻ എല്ലാവരുടേതുമായി ചേരപ്പെട്ടു. യഹോവയ്ക്ക് അവനെ തകർത്ത് കളയാൻ ഇഷ്ടം തോന്നി. അങ്ങനെ ഇപ്പോൾ എന്തിനാണ് അവനെ തകർത്തത്? ആദാമിനെ അടിച്ചതിന്റെ അതേ കാര്യത്തിന് വേണ്ടിയായിരുന്നു അത് ചെയ്തത്. ഇപ്പോൾ നാം ആ സമ്പൂർണമായ ഉത്തമ സൃഷ്ടിയെ പാപികൾക്ക് വേണ്ടി അറുക്കപ്പെട്ട ആ ദോഷമില്ലാത്ത കുഞ്ഞാടിനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നതായി കാണുന്നു. അങ്ങനെ ഇപ്പോൾ 2,000 വർഷത്തോളമായിട്ട് ദൈവം വീണ്ടും അവന് വേണ്ടി ഒരു ഉത്തമ സൃഷ്ടിയെ ഉണ്ടാക്കുകയാണ്. കാരണം ആദാമിൽ നിന്നും അവന്റെ ഒരു ഭാഗത്തെ ഒരു വാരിയിൽ നേടിത്തിട്ട് അവന് ഭാര്യ ഉണ്ടാക്കുന്നതിനായി ദൈവം ആദാമിനെ അടിച്ചു. അങ്ങനെ ഇപ്പോൾ കാൽവരിയിൽ വെച്ച് അവൻ തകർത്തതായ ആ സമ്പൂർണമായ ഉത്തമ സൃഷ്ടിയിൽ നിന്നും അവനൊരു കഷ്ണം കിട്ടി. അത് പുതിയ നിയമമാണ്. അത്രമാത്രം, അവൻ പഴയ നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇത് പൂർത്തീകരിക്കപ്പെടേണ്ടതായ വേറൊരു കഷ്ണമായ പുതിയ നിയമമാകുന്നു. നോക്കൂ, പുതിയതും പഴയതും ഭാര്യയും ഭർത്താവുമാണ്. ആ പുതിയതിനെ മുൻകൂട്ടി കാണിക്കുന്നതിന് പഴയതെടുക്കേണ്ടിയിരിക്കുന്നു. ഉത്തമ സൃഷ്ടിയായ ക്രിസ്തു അത് പൂർത്തീകരിക്കുന്നതിനായി വന്നു. ഇപ്പോൾ അവന്റെ മണവാട്ടി പുതിയ നിയമത്തിലുള്ളതെല്ലാം നിറവേറ്റും. വേറെ ഒരു ഉത്തമ സൃഷ്ടിയുടെ നിർമ്മാണത്തിലാണ്. ഈ ഉത്തമ സൃഷ്ടിയെ ഉണ്ടാക്കുന്നതിനായി ദൈവത്തിന് 4,000 വർഷങ്ങൾ എടുക്കേണ്ടി വന്നതുപോലെ ക്രിസ്തുവിന് ഒരു മണവാട്ടിയെ വേറൊരു ഉത്തമ സൃഷ്ടിയെ നിർമ്മിക്കുന്നതിനായി 2,000-ത്തോളം വർഷങ്ങളായിരിക്കുന്നു.
And so doing it, he does it by his never-changing method.
അങ്ങനെ അത് ചെയ്യുന്നതിന് വേണ്ടി ദൈവം തന്റെ വചനമായ ഉത്തമ സൃഷ്ടിയെ ഉണ്ടാക്കി അതേ രീതിയിൽ തന്നെ തന്റെ ഒരിക്കലും മാറാത്ത രീതിയായ വചനത്തെ ഉപയോഗിച്ചു. ആ രീതിയിലാണ് അവൻ തന്റെ ഉത്തമ സൃഷ്ടികളെ ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അത് സമ്പൂർണമായ വചനമായിരിക്കുമ്പോൾ മാത്രമാണ് അവന് സമ്പൂർണമായ ഉത്തമ സൃഷ്ടിയായിരിക്കാൻ കഴിയുന്നത്. എന്തെങ്കിലും അഴുക്കോ ചെളിയോ കുത്തിവെക്കലുകളോ അതിനെ തകർത്ത് കളയും. എന്നാൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, വചനം ഒരിക്കലും തകരുകയില്ല. നിങ്ങൾക്കറിയാമോ, വജ്രത്തെ ചെത്തുന്നതിനായി നിങ്ങൾക്ക് അതിന്റേതായ ശരിയായ ഉപകരണം ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു കഷ്ണം കൊണ്ട് അത് ചെയ്യാൻ പറ്റുകയില്ല. ടണ്ണോളം ഭാരമുള്ള വലിയ പൊടിക്കുന്ന യന്ത്രങ്ങൾ അതിനെ ഇടിച്ചുകൊണ്ട് നേരെ അതിൽ കൂടി ആ വജ്രത്തിന്മേൽ കൂടി കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല, അത് വജ്രത്തെ തകർക്കുകയില്ല, അതിനെ ചെത്തേണ്ടിയിരിക്കുന്നു. അവന്റെ ഒരിക്കലും മാറ്റമില്ലാത്തതായ രീതിയിൽ കൂടി അവൻ അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. മലാഖിയുടെ 3-ാം അധ്യായത്തിൽ യഹോവയെ ഞാൻ മാറാത്തവനെന്ന് അവൻ പറയുന്നത് നാം കാണുന്നു. അവൻ അവന്റെ രീതികളെ മാറ്റാൻ കഴിയുകയില്ല.
Now, as he started in Abraham,
അങ്ങനെ ആദ്യത്തെ ഉത്തമ സൃഷ്ടിയുടെ വീഴ്ചയ്ക്ക് ശേഷം വേറൊരു ഉത്തമ സൃഷ്ടിയെ പണിയുന്നതിനായി അബ്രഹാമിൽ തുടങ്ങി അതിനടിസ്ഥാനമിട്ടു.
അവൻ
പെന്തിക്കോസ്ത് ദിവസം വേറൊരു ഉത്തമ സൃഷ്ടിയെ, അതായത് തന്റെ യഥാർത്ഥമായ വിത്തായ വചനത്തെ പണിയാൻ തുടങ്ങി. ആദ്യത്തെ സഭയിൽ അത് തുടങ്ങി. എന്തായിരുന്നു അത്? അവന്റെ വചനമായ വിത്തായ വചനം നൽകപ്പെട്ടിരുന്നതായ വാഗ്ദത്തെ പ്രകടിപ്പിക്കുകയായിരുന്നു. യോവേൽ പറയുന്നു, അന്ത്യനാളുകളിൽ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. അവസാന നാളുകളിൽ, അതായത് 2000 വർഷത്തിന്റെ അവസാനം, അവൻ എന്ത് ചെയ്യും? ശ്രദ്ധിക്കുക, അത് യഥാർത്ഥമായതുപോലെ തുടങ്ങി. യേശു പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വചനം വിതയ്ക്കുന്നവൻ വിതച്ച വിത്താകുന്നു. അവൻ വിതയ്ക്കുന്നവനായിരുന്നു, വിത്ത് വചനമായിരുന്നു. കൂടാതെ ശ്രദ്ധിക്കുക, ഏതെങ്കിലും വിത്ത് അത് തനിയെ ഇരുന്നാൽ ഒരിക്കലും ഒന്നും ചെയ്യുകയില്ല. അത് വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനായിട്ട് അതിന് മണ്ണിൽ വീഴേണ്ടിയിരിക്കുന്നു. അങ്ങനെ സമ്പൂർണ്ണ സഭയായ ഈ വിത്ത് റോമിലെ നിക്കായിൽ വെച്ച് അവൾ സഭാസംഘടനയായപ്പോൾ അത് മണ്ണിൽ വീണു. ഇപ്പോൾ ചരിത്രകാരന്മാർ ഓർക്കുക, കൂടാതെ ഈ ടേപ്പ് കേൾക്കുന്നവരും അത് ശരിയല്ലെങ്കിൽ അത് പരിശോധിച്ചിട്ട് കണ്ടുപിടിക്കുക. യഥാർത്ഥമായ വചനത്തിന് പകരം സഭ മതവിശ്വാസങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും റോമിലെ നിക്കായിൽ വെച്ചെടുത്തപ്പോൾ സഭ മരിച്ചുപോയി. എന്തായിരുന്നു അത്? ദൈവം ആദ്യത്തെ സഭയിൽ കൂടി അവൻ ദൈവമാകുന്നുവെന്ന് കാണിക്കുകയായിരുന്നു. അവന് സമ്പൂർണമായ ഒരു സഭയുണ്ടായിരുന്നു. എന്നാൽ സഭയ്ക്ക് ബാക്കിയുള്ള വിത്തുകളെ എല്ലാം പോലെ മണ്ണിൽ വീണ് മരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അത് മണ്ണിൽ വീഴുകയും മരിക്കുകയും പാഴായി പോവുകയും ചെയ്തു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു പുസ്തകം വായിച്ചിരുന്നു. ആരോ ആ പുസ്തകം എഴുതിയിട്ട് അതിന് നിശബ്ദനായ ദൈവം എന്ന പേര് കൊടുത്തിരുന്നു. നിങ്ങൾ അത് വായിച്ചിട്ടുണ്ടായിരിക്കാം. അത് ബ്രംബാക്കാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. ഇല്ല, അത് ആരാണ് എഴുതിയതെന്ന് എനിക്ക് തീർച്ചയല്ല. എനിക്കത് ഓർക്കാൻ കഴിയുന്നില്ല. അതിന്റെ എന്റെ പഠനമുറിയിലുണ്ട്, ഒരു നിശബ്ദനായ ദൈവം. ദൈവം ഇരുണ്ട കാലത്തിന്റെ 1000 വർഷങ്ങൾ നിശബ്ദനായിരുന്നിട്ട് വിശ്വസ്തരായ രക്തസാക്ഷികൾ സിംഹക്കുഴിയിലേക്ക് പോകുന്നതും റോമാ സാമ്രാജ്യക്കാരാൽ അവർ കത്തിക്കപ്പെടുന്നത് കാണുകയും ഒരു വട്ടം പോലും തന്റെ കൈയണക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് അത് ശ്രദ്ധിച്ചിരുന്നു എന്നതിൽ പറയുന്നു. എല്ലാ രീതിയിലുള്ളതായ കൊലയും സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ഊരിയിട്ട് അവരുടെ നീണ്ടു തലമുടിയിൽ താറൊഴിച്ചിട്ട് അവരെ കത്തിച്ചു കളഞ്ഞു. ഓർക്കുക, കത്രിച്ച മുടി റോമിൽ നിന്നും ആദ്യം തുടങ്ങിയിരുന്നു. ക്രിസ്ത്യാനികളായ സ്ത്രീകൾക്ക് നീണ്ട മുടിയുണ്ടായിരുന്നു. അതിനാൽ അവരത് ടാറിൽ മുക്കിയിട്ട് തീ കത്തിക്കുകയും അവരെ കത്തിച്ചു കളയുകയും നഗ്നരാക്കിയിട്ട് സിംഹങ്ങൾ കരിഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഈ എഴുത്തുകാരൻ ഇപ്രകാരം എഴുതിയിട്ട് ചോദിക്കുന്നു, എവിടെയാകുന്നു ആ ദൈവം? ഹോ, ചിലപ്പോഴുള്ള മനുഷ്യരുടെ അന്ധത. വിത്തിന് മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയില്ലേ? അവൻ അവരെ വിടുവിക്കാൻ ഒരിക്കലും ശ്രമിച്ചില്ല. അവർ ജയം പ്രാപിച്ചുകൊണ്ട് കടന്നുപോയി. അവർ രക്തമൊഴുക്കിക്കൊണ്ട് മരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവനെ കൊടുത്തുകൊണ്ട് കടന്നുപോയി. എന്തുകൊണ്ടായിരുന്നാൽ അതൊരു വിത്തായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ 12 പറയുന്ന പ്രകാരം അതിന് മണ്ണിൽ വീഴേണ്ടിയിരിക്കുന്നു. ഗോതമ്പ് മണിക്ക് മണ്ണിൽ വീണ് ചാകേണ്ടിയിരിക്കുന്നു. ചാകുക മാത്രമല്ല, എന്നാൽ അഴുകേണ്ടിയിരിക്കുന്നു. എന്നാൽ ആ സ്ഥാപിത സഭാ സംഘടനയ്ക്ക് ജീവൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നുവെന്ന് കുറച്ച് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. സഭ സ്വയമായി തന്നെ നിക്കിയ സമിതിയിൽ വെച്ചുള്ള 15 ദിവസത്തെ രക്തപങ്കിലമായ രാഷ്ട്രീയക്കാരുടെ വാദപ്രതിവാദത്തിൽ വെച്ച് ആ കുലീനരായിട്ടുള്ളവർ കടന്നു വന്ന് ഈ വലിയ സ്ഥാനമാനക്കാരെ സഭയിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ചു. കാട്ടിൽ നിന്ന് പ്രവാചകന്മാർ സസ്യങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് മൃഗങ്ങളുടെ തൊലിയാൽ അവരെ ഉടുത്തുകൊണ്ട് യഥാർത്ഥമായ പ്രവാചകന്മാർ അവിടേക്ക് കടന്നു വരികയും അവരവരെ പുറത്തു തള്ളിക്കളയുകയും ചെയ്തു. എന്തുകൊണ്ടായിരുന്നു വിത്തിന് മണ്ണിലേക്ക് വീണിട്ട് മരിക്കേണ്ടിയിരിക്കുന്നു? ഇരുണ്ട കാലഘട്ടങ്ങളിൽ ആ ഇരുണ്ട പൊടിക്കടിയിൽ അത് മരിച്ചു. അത് പോയി കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവർ വിചാരിച്ചു. ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കുമെന്ന് വിശുദ്ധ യോഹന്നാൻ 12:24 യേശു പറഞ്ഞിരിക്കുന്നതായി നിങ്ങൾക്കറിയില്ലേ? ആദ്യത്തെ സഭാതിന്റെ പുനരുൽപാദനവും ആ മണവാട്ടിയും ആ വിത്തും ആ വചനം വെളിപ്പെട്ടിട്ട് റോമിലെ നിക്കായിൽ മണ്ണിലേക്ക് വീണതുമായിരുന്നു. ഇത് കേൾക്കുന്നതായ രാജ്യത്തെങ്ങുമുള്ള സഭകളെ ശ്രദ്ധിക്കുക, അവിടെയാണ് നിങ്ങളുടെ അഴുക്ക്. അതിസ്ഥാപിത സഭാ സംഘടനകളാകുന്നു.
was crucified.
അവിടെ വെച്ചാണ് വചനം ക്രൂശീകരിക്കപ്പെടുകയും അവർ മതസംഹിതയെ സ്വീകരിക്കുകയും ചെയ്തത്. അതിനുശേഷം നൂറ്റാണ്ടുകളോളമുള്ള ഈ രണ്ട് കാലഘട്ടങ്ങളിൽ വചനത്തിന്റെ ശക്തിയും പ്രകടനവും ലോകത്തിൽ നിന്ന് മറഞ്ഞു കിടന്നു. കത്തോലിക്കാരുടെ മതതത്വ സംഹിത മാത്രം ഭരിച്ചിരുന്നു. ചരിത്രത്തെ വായിക്കുന്നതിൽ കൂടി നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. കത്തോലിക്കാരുടെ മതതത്വ സംഹിത മാത്രമാണിരുന്നു. എന്നാൽ മുളച്ചു വരുന്ന ഒരു വിത്തിനെ നിങ്ങൾക്ക് മറയ്ക്കാൻ കഴിയുകയില്ല. അതിന് മുമ്പോട്ട് വളർന്നു വരേണ്ടിയിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ ആ വലിയ ശില്പി അതിന്റെ പണിയിലായിരിക്കുന്നു. അവനത് വീണ്ടും ഉണ്ടാക്കാൻ പോകുന്നു. അതിനാൽ ആ വിത്ത് വചനം നിലത്തേക്ക് പോയി. നാം വിശുദ്ധ പൗലോസിനെയും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും അവരെല്ലാം എഴുതിയിരിക്കുന്ന വചനത്തെ നോക്കുമ്പോൾ അവരെഴുതിയ വചനം പ്രാബല്യത്തിലായിട്ട് ജീവിക്കുകയും ചെയ്തു. അതെ, അത് ജീവിച്ചു. അതിനുശേഷം അത് പക്വത പ്രാപിക്കാൻ തുടങ്ങിയപ്പോൾ യോഹന്നാൻ ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി. 24 മണിക്കൂറുകളോളം എണ്ണയിൽ അവനെ കത്തിച്ചതിന് ശേഷം അവർ പത്മോസ് ദ്വീപിൽ അവനെ എറിഞ്ഞു കളയപ്പെട്ടു. എന്നാൽ വചനം കടന്നു വന്നിരിക്കണം. അത് എഴുതിയിട്ടിരിക്കുന്ന ആവശ്യമായിരിക്കുന്നു. അവന്റെ ഉള്ളിൽ നിന്നും പരിശുദ്ധാത്മാവിനെ എണ്ണ കൊണ്ട് തിളപ്പിച്ചു കളയാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ കടന്നു വന്നു. അവന്റെ ജോലി തീർന്നിട്ടില്ലായിരുന്നു. അവനൊരു സാധാരണമായുള്ള രീതിയിൽ മരിച്ചു. യോഹന്നാന്റെ ശിഷ്യനായിരുന്ന പോളികാർപ്പ് വചനത്തെ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോയി. പോളികാർപ്പിൽ നിന്നും ഐറേനിയസ് കടന്നു വന്നു. ദൈവത്തിന്റെ മഹാവലിയ പുരുഷനായ ഐറേനിയസ് നാം വിശ്വസിക്കുന്നതാ, അതായത് വചനമാകുന്നു ശരി എന്ന അതേ സുവിശേഷത്തെ വിശ്വസിച്ചിരുന്നു. സഭ അവനെ ഞെരുക്കിക്കളയാൻ ശ്രമിച്ചിരുന്നു. അവസാനം അത് റോമിലെ നിക്കായിൽ വന്നു. അവിടെ വെച്ച് വിശുദ്ധ മാർട്ടിന് ശേഷം സഭ മണ്ണിലേക്ക് വീണുപോകുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തു. നാം വിശ്വസിക്കുന്ന അതേ കാര്യം തന്നെ വിശുദ്ധ മാർട്ടിനും വിശ്വസിച്ചിരുന്നു. യേശുവിന്റെ നാമത്തിലുള്ള ജലസ്നാനത്തിനും പരിശുദ്ധാത്മാഭിഷേകത്തിനും വേണ്ടി അവൻ നിന്നിരുന്നു. നാം നിൽക്കുന്നത് അതേ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും അവനൊരു പ്രവാചകനും ദൈവത്തിന്റെ വചനത്തെ മുഴുവനായി വിശ്വസിക്കുന്നതും ചെയ്തിരുന്നു. അവസാനം അവരെല്ലാം ക്രൂശിക്കപ്പെടുകയും മണ്ണിൽ കുഴിച്ചുമൂടപ്പെടുകയും ആ വിത്തിന്റെ പുറഭാഗം അഴുകുന്നതുവരെയും 100 വർഷങ്ങൾ അവിടെ കിടക്കുകയും ചെയ്തു. ആ പഴയ ശരീരങ്ങളെല്ലാം അഴുകിപ്പോയിരുന്നു. ഞാൻ സാൻ ഏഞ്ചലോയിലെ ഭൂഗർഭ കല്ലറയിലായിരിക്കുകയും എവിടെയാണ് അവർ മരിച്ചതെന്നും അവരുടെ ഒടിഞ്ഞാസ്തികളും മറ്റും കണ്ടിരുന്നു. അവരുടെ അസ്ഥികളെല്ലാം പോകുന്നതുവരെയും അവരെല്ലാം അഴുകിപ്പോയിരുന്നു. എന്നാൽ ജീവൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. നിക്യാസ്മിതിയിൽ വെച്ച് നിലത്ത് വീണതായ ഗോതമ്പ് മണി മാർട്ടിൻ ലൂതറിൽ കൂടി വീണ്ടും മുളയ്ക്കുവാൻ തുടങ്ങി. അതിപ്രകാരം ഏതൊരു ധാന്യവും അല്ലെങ്കിൽ ഗോതമ്പും വളരുന്നത് പോലെയാണ്. വിത്ത് അഴുകിയതിനു ശേഷം ജീവൻ തള്ളെടുത്തു വരാൻ തുടങ്ങി. അത് മാർട്ടിൻ ലൂതറിൽ കൂടെ അതിനെ കൊണ്ടുവരാൻ തുടങ്ങി. അവൻ ആദ്യത്തെ കാര്യമായിട്ട് എന്താണ് ചെയ്തത്? അവൻ കത്തോലിക്ക മതവിശ്വാസത്തിന്റെ സഭാ സംഘടനയെ നിരസിക്കുകയും അത് തെറ്റായിരുന്നുവെന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. കാരണം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. എന്തായിരുന്നു അത്? ഒരു ബലഹീനമായ ജീവൻ രണ്ട് ചെറിയ മുളകളെ കൊണ്ടുവരികയായിരുന്നു. അത് ലൂതറൻകാരാകുന്നു. അത് മണ്ണിൽ കുഴിച്ചിട്ടതായ ആ വിത്തിനെ പോലെ തീർച്ചയായും കണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ജീവൻ പുറത്തേക്ക് കടന്നു വരികയാണ്. അതിനുശേഷം അത് തണ്ടിലേക്ക് പോയി. പിന്നെ എന്താണ് സംഭവിച്ചത്? ജോൺ വെസ്ലിയുടെ കാലത്ത് അവൻ ശുദ്ധീകരണത്തെ കൊണ്ടുവന്നപ്പോൾ എന്താണ് അവൻ ചെയ്തത്? അവൻ വചനത്തോടൊപ്പം നിന്ന് അതെന്താണ് ചെയ്തത്? ലൂഥറൻകാർ സംഘടിച്ചിട്ട് ഒരു സമുദായമുണ്ടാക്കി. അതിനാൽ എന്തോ ഒന്ന് സംഭവിക്കേണ്ട സമയമായിരുന്നു അത്. ഉത്തമ സൃഷ്ടി ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരുന്നു. എന്താണ് അവൻ ചെയ്തത്? അവൻ ആംഗ്ലിക്കൻ സഭയെ പ്രതിഷേധിക്കുകയും മതപരിഷ്കരണത്തിന്റെ ഒരു തൊങ്കലായിട്ട് കടന്നു വരികയും ചെയ്തു. എന്താകുന്നു അത്? വിത്തുകൾ ജീവനിലേക്ക് വരികയാണ്. ഇപ്പോൾ അത് വളരുകയാണ്. ഇപ്പോൾ തണ്ട് കാഴ്ചയ്ക്ക് വിത്ത് പോലെ തോന്നുകയില്ല. അതുപോലെ തന്നെ തൊങ്ങലും. രാജ്യത്തെങ്ങുമുള്ള പെന്തിക്കോസ്തുകാരായ സഹോദരന്മാർ, ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതിൽ വെച്ച് ഇതെന്റെ അവസാനത്തെ സന്ദേശമാണെങ്കിൽ എന്റെ സഹോദര, നിങ്ങൾ ഇത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതെന്റെ ഉത്തമ സൃഷ്ടിയാണ്. ഗോതമ്പ് മണി നിലത്ത് വീണിട്ട് തിരികെ വീണ്ടും അത് തിരികെ ഗോതമ്പ് മണിയായിട്ട് വരുമ്പോൾ അതിനെ നിങ്ങൾ ശ്രദ്ധിച്ചുവോ? പ്രകൃതിയെ ശ്രദ്ധിക്കുക. പ്രകൃതി ശരിക്കും ദൈവമാകുകയും ദൈവം പ്രകൃതിയിൽ പ്രവർത്തിക്കുന്നതിനാലാണ് അതെല്ലാം അങ്ങനെയാകാൻ കഴിയുന്നത്. എന്നാൽ പെന്തിക്കോസ്റ്റിന്റെ ഉണർവിൽ നിന്നായിരുന്നു വിത്ത് വന്നിരുന്നതെന്ന് അപ്രകാരം അവർ ചിന്തിക്കുന്നു. അതങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക. എന്നാൽ കാഴ്ചയ്ക്ക് വിത്തിനെ പോലെ എന്തോ ഒന്ന് അവിടെ കടന്നു വന്നു. മത്തായി 24:24 യേശു പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിക്കുക. അവസാന നാളുകളിൽ ഈ രണ്ടാത്മാക്കളും അത്രമാത്രം അടുത്തായിട്ട് കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിച്ചു കളയും. ആ തണ്ട് ഒരു വിത്തിനെ പോലെ ഒട്ടും കാഴ്ചയ്ക്ക് തോന്നുകയില്ല, അതുപോലെ തൊങ്ങലും വിത്തിനെ പോലെ തോന്നിക്കുകയില്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക, അത് ലൂഥറൻകാരുടെ കാലത്തല്ല, എന്നാൽ അവസാന നാളുകളിലാണ്. ആദ്യത്തെ കാര്യം എന്താണെന്നാൽ ഇവിടെ ഗോതമ്പ് കൃഷിക്കാരിരിക്കുന്നുണ്ട്. ഗോതമ്പിന്റെ വിത്തിൽ ആദ്യം വരുന്ന കാര്യത്തെ കാണുമ്പോൾ അതൊരു വിത്താകുന്നുവെന്ന് നിങ്ങൾ അത്രമാത്രം ചിന്തിച്ചു പോകും. എന്നാൽ എന്താകുന്നു അത്? അതൊരു തോടാകുന്നു. അതൊരു ചെറിയ പുറന്തോട് പോലെ രൂപം പ്രാപിക്കുകയും വിത്തിനെ താങ്ങുകയും ചെയ്യുന്നു. അതൊരു തോടിന്റെ രൂപത്തിലാകുന്നു. എന്നാൽ തോട് തണ്ടിനും തൊങ്ങലിനും വിത്തായിരിക്കാൻ കഴിയാത്തതുപോലെ അതും വിത്താകുന്നില്ല. എങ്കിൽ പിന്നെ അത് വിശുദ്ധ യോഹനാന്റെ 12 യേശു സംസാരിക്കുന്ന ഗോതമ്പ് മണിയുടെ ജീവവാഹിനി മാത്രമാകുന്നു. ഗോതമ്പ് തൊങ്ങലിന് ശേഷം, അതായത് വെസ്ലിക്ക് ശേഷം, തോടിനെ പുറപ്പെടുവിക്കുന്നു. അത് മറ്റേതെങ്കിലും വിത്തിനെ പോലെ പ്രഥമമായതാകുന്നു. തോട് മണ്ണിൽ കുഴിച്ചിട്ടതായ വിത്തിനെ പോലെ തന്നെ കൂടുതലായി എല്ലാ സമയവും കാണപ്പെടുന്നു. അത് തണ്ടിലേക്ക് വരുമ്പോൾ അതിൽ ജീവനുണ്ട്, എന്നാൽ അത് തീർച്ചയായും വിത്തുമണിയല്ല. പൂമ്പൊടിയായ തൊങ്ങൽ കടന്നു വരുന്നു, അപ്പോഴും അത് വിത്തുമണിയാകുന്നില്ല. അതിനുശേഷം അത് തൊണ്ടിലേക്ക് കടന്നു വരുന്നു, അത് ഗോതമ്പിന്റെ അതേ രൂപത്തിലാകുന്നു. യഥാർത്ഥമായും ഗോതമ്പ് മണി പോലെയാകുന്നു, എന്നാൽ അപ്പോഴും അത് ഗോതമ്പല്ല. ശരിക്കും സമ്പൂർണമായും അതേ ആകൃതിയിൽ തന്നെ വരുന്നു. ഗോതമ്പ് വരുന്നതുപോലെ പെന്തിക്കോസ്തുകാർ കടന്നു വരുന്നു. ഓരോരുത്തരും ഒന്നും മറ്റൊന്നിൽ നിന്നുമായി കടന്നു വരികയും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവയെല്ലാം ഒരു വാഹിനി മാത്രമാകുന്നു, അവർക്ക് സംഘടിക്കേണ്ടിയിരിക്കുന്നു. അത് തന്നെയാണ് പെന്തിക്കോസ്തുകാർ ചെയ്തത്. അവരൊരു സഭാ സംഘടനയിലേക്ക് പോയി. വിത്തമണി പോലെ പെന്തിക്കോസ്തുകാർ കടന്നു വരുമ്പോൾ അവരെന്താണ് ചെയ്തത്? അത് നേരെ തിരികെ വെളിപാട് പുസ്തകം 17 പോലെ അതിന്റെ ഒരു സഹോദരി സഭാ സംഘടനയാകുന്നു. യേശു പറഞ്ഞതും ശരിക്കും അത് തന്നെയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കാൻ, സുവിശേഷം ലൂഥറിൽ കൂടെയും വെസ്ലിയിൽ കൂടെയും പെന്തിക്കോസ്തുകാരിൽ കൂടെയും കടന്നു വരാൻ പോകുന്നു. കൂടാതെ അവസാന നാളുകളിൽ കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ തെറ്റിച്ചു കളയും. അതെ, വൃദ്ധന്മാർ. ഓ പെന്തിക്കോസ്തുകാരായ സഹോദരന്മാരെ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഗോതമ്പ് അതിന്റെ ആദ്യമായിട്ടുള്ള തുടക്കത്തിൽ അതൊരു വിത്തായിട്ട് രൂപം പ്രാപിക്കാൻ തുടങ്ങുന്ന ഒരു വിത്തിനെ പോലെ തന്നെയാണ്. എന്നാൽ അത് തോടാണ്. അത് സഭാ സംഘടനയായിട്ട് ഇവിടെ ലൂഥറൻകാർ ചെയ്തതുപോലെ തന്നെ അതേ കാര്യം തന്നെ ചെയ്യുന്നു. വെളിപാടിന്റെ 17 സഭകളുടെ അതേ കാര്യത്തെ തന്നെ അത് തെളിയിച്ചു തരുന്നു. അങ്ങനെ ആദ്യത്തെ വിത്തമണി നിക്കായിൽ വീണുപോയി, കാരണം അത് ആദ്യത്തെ സഭാ സംഘടനയായിരുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ തണ്ടിലും തൊങ്കലിലും എല്ലാം കൂടി ഉണ്ടായിരുന്നത് ജീവൻ വിത്തിൽ ചെന്ന് അവസാനിച്ചു. യഥാർത്ഥ വിത്തിൽ നിന്ന് കടന്നു വരുന്നതായ ജീവൻ മൂന്ന് വ്യത്യസ്തമായ പ്രക്രിയയിൽ കൂടി കടന്നതിനു ശേഷം തിരികെ അതിന്റെ യഥാർത്ഥമായ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഹല്ലേലൂയ. ഓ ദൈവമേ, ലോകത്തിലുള്ളതിലും വെച്ച് ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ഞാനാകുന്നു, കാരണം ദൈവം എന്നെ ഇത് കാണാൻ ഇടയാക്കിയിരിക്കുന്നു. ഈ വചനവും പ്രകൃതികമായ ഈ പ്രവർത്തനങ്ങളും തമ്മിൽ എത്രമാത്രം പരിപൂർണമായിരിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. അത് നാം പുനരുദ്ധാനത്തെ തെളിയിക്കുന്നത് പോലെയാണ്. ഉയർക്കുക, അതായത് സൂര്യൻ അസ്തമിക്കുകയും സൂര്യൻ വീണ്ടും ഉദിക്കുകയും ചെയ്യുന്നു. ഇല മരത്തിൽ നിന്നും താഴേക്ക് വീഴുകയും നീര് വേരിലേക്ക് പോകുകയും വീണ്ടും അത് തിരികെ വരികയും ചെയ്യുന്നു. ഇല വീണ്ടും തിരികെ വന്നിട്ട് വീണ്ടും മണ്ണിൽ വീഴുന്നു. വൃക്ഷത്തിലുള്ള ജീവൻ അതിനെ നേരെ തിരികെ വലിച്ചെടുക്കുകയും, അതായത് കാൽഷ്യവും പൊട്ടാഷ്യവും എല്ലാം ആയിട്ട് എടുത്തിട്ട് അതിനെ വേറൊരു ഇലയായിട്ട് വീണ്ടും ഉയർപ്പിച്ചുകൊണ്ടുവരുന്നു. നോക്കൂ, പ്രകൃതിയെല്ലാം തന്നെയും ദൈവത്തിന്റെ വചനവുമായിട്ട് ശരിക്കും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെ അതിവിടെ ശരിക്കും സമ്പൂർണമായ രീതിയിൽ ഈ സഭാ കാലഘട്ടങ്ങളിലായിരിക്കുന്നു. ആ കാരണത്താലാണ് പരിശുദ്ധാത്മാവ് താഴേക്കിറങ്ങി വന്നിട്ട് ആ കാര്യങ്ങളെ നമുക്ക് അവന്റേതായ രീതിയിൽ വെളിപ്പെടുത്തുകയും വരച്ചു കാണിക്കുകയും ചെയ്തത്. അതെ, അത് യഥാർത്ഥമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, തോടിലും തണ്ടിലും തൊങ്ങലിലും ഉണ്ടായിരുന്ന ജീവൻ വിത്തിൽ ഒരുമിച്ചു കൂടുന്നു. തണ്ടിലുണ്ടായിരുന്ന ജീവൻ അത് വേറൊന്നിനെ ഉണ്ടാക്കുവാനായി പോയി. നീതീകരണം ശുദ്ധീകരണത്തിനൊരു വഴി ഉണ്ടാക്കി കൊടുത്തു. ശുദ്ധീകരണം പരിശുദ്ധാത്മാഭിഷേകത്തിനൊരു വഴി ഉണ്ടാക്കി കൊടുത്തു. പരിശുദ്ധാത്മാഭിഷേകം പരിശുദ്ധാത്മാവിന് സ്വയം തിരികെ വചനത്തിലേക്ക് അതിന്റെ സമ്പൂർണതയിൽ കടന്നു വന്നിട്ട് സ്വയം വീണ്ടും പ്രകടിക്കുവാൻ ഒരു വഴി ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ സംഘടിതമായതെല്ലാം നശിച്ചു പോകുന്നു. അത് ലൂത്തറിലുണ്ടായിരുന്ന ജീവൻ വെസ്ലിയിലേക്കും വെസ്ലിയിലുണ്ടായിരുന്ന ജീവൻ പെന്തെക്കോസ്റ്റിലേക്കും പോകുകയും ചെയ്തതുപോലെയാകുന്നു. അങ്ങനെ പെന്തെക്കോസ്റ്റിൽ നിന്നും അത് യഥാർത്ഥ വിത്തിനെ ഉണ്ടാക്കാനായി പോകുന്നു. ആ സമയം വരെയും പെന്തെക്കോസ്റ്റുകാർ വെസ്ലിയിൽ നിന്നും കടന്നു വന്നിരുന്നു. വെസ്ലിയിൽ നിന്നും അത് കടന്നു വന്നതിന്റെ കാരണം പെന്തെക്കോസ്റ്റ് സഭ ഒരു സംഘടനയായിരുന്നില്ല. അതിനുശേഷം പെന്തെക്കോസ്റ്റ് സഭ സംഘടിക്കാനായി തുടങ്ങി. എന്നിട്ട് അതെന്താണ് ചെയ്തത്? അത് തോടിലേക്ക് പോയി. അത് കാഴ്ചയ്ക്ക് യഥാർത്ഥമായ ഒന്നുപോലെയായിരുന്നു. ഒരു ഗോതമ്പിന്റെ വിത്ത് വളരാൻ തുടങ്ങുന്നത് എത്ര പേർ കണ്ടിട്ടുണ്ട്? ആദ്യത്തെ ചെറിയ കാര്യം എന്താണ്? അത് ശരിക്കും വിത്ത് പോലെ തന്നെയാണ്, എന്നാൽ അത് തോടാകുന്നു. ആ മൂന്ന് ഘട്ടങ്ങളെ നോക്കുക: തണ്ട്, തൊങ്ങൽ അല്ലെങ്കിൽ പൂമ്പടി, പിന്നെ തോടാകുന്നു. അതിനുശേഷം തോടിൽ നിന്ന് യഥാർത്ഥ വിത്ത് കടന്നു വരുന്നു. വെറുമൊരു വിത്തല്ല, അത് ആ വിത്തിന്റെ ജീവനാണ്. ഇതിൽ കൂടി വളർന്നു വന്നിട്ട് ആ വിത്തിലേക്ക് വരുന്നത്. ആമേൻ, ആമേൻ. നിങ്ങളത് കാണുന്നുണ്ടോ? എന്താകുന്നു അത്? ഒരു പുനരുദ്ധാനമാകുന്നു. കഴിഞ്ഞു പോയതിനെ പോലെ ഒരു ഉത്തമ സൃഷ്ടിയായിട്ട് വീണ്ടും തിരികെ വരികയാണ്. പെന്തെക്കോസ്റ്റ് വെസ്ലിയിൽ നിന്ന് കടന്നുവന്ന കാരണം വെസ്ലി ഒരു സഭാസമുദായമായി കഴിഞ്ഞിരുന്നു. പെന്തെക്കോസ്റ്റുകാർ ഒരു സഭാസമുദായമായിട്ടല്ലാതെ കടന്നു വന്നിട്ട് അങ്ങനെ ഒന്നായി തീർന്നു. അതിന് തോടിനെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം സത്യമായ ജീവന്റെ വചനം ഈ ഘട്ടങ്ങളിൽ കൂടി അതിന്റെ യഥാർത്ഥമായ വിത്തിലേക്കുള്ള ഓട്ടമായി കഴിഞ്ഞിരുന്നു. തണ്ടിൽ നിന്നും പൂമ്പടിയിലേക്കും അതിൽ നിന്നും തോടിലേക്കും അതിൽ നിന്നും അത് വിത്തിലേക്കുമായി കഴിഞ്ഞു. ഇല്ല, തണ്ടും തോങ്ങലും തോടും. ജീവിച്ചിരിക്കുമ്പോൾ അവർ അവരുടെ തുടക്കത്തിലെ ഉണർവിൽ വിത്തിലുള്ള ജീവന്റെ ഒരു പ്രത്യേക ഭാഗത്തെ താങ്ങുന്നവരാണെന്ന് കാണിച്ചു. എന്നാൽ അവർ സംഘടിച്ചു കഴിഞ്ഞപ്പോൾ ജീവൻ അതിൽ നിന്നും വെളിയിൽ കടന്നു വന്നു. അത് ചരിത്രത്താലെല്ലാം തെളിവാക്കിയിരിക്കുന്നു. ഒരിക്കലും ഒരു സംഘടനാ സമുദായ സഭ അത് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല. അത് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ശരിയാണ്. ശ്രദ്ധിക്കുക, ജീവൻ ഇപ്പോഴും യാത്ര തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, അവരെന്താണ് ചെയ്തിരിക്കുന്നതെന്നും ഇവരെല്ലാം എന്താണ് ചെയ്തിരിക്കുന്നതെന്നും സഭ എങ്ങനെയാണ് കടന്നു വന്നിരിക്കുന്നതെന്ന് ചരിത്രത്താൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് പിന്നീട് ഒരിക്കലും ദൈവത്തിന് ഉപയോഗപ്രദമായിട്ടില്ല. സഭാ സംഘടന അലമാരിയിൽ വെച്ച് കഴിഞ്ഞിരിക്കുന്നു. സഭയുടെ ചരിത്രത്തിൽ അത് മരിച്ചുപോയതല്ലാതെ മറ്റു യാതൊന്നും അത് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടില്ല. സഭാ സംഘടന മരിക്കുകയും അത് പിന്നെ ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്തിട്ടില്ല. നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ലേ? കുരുടന്മാരായിട്ടുള്ളവർ നിങ്ങളുടെ കണ്ണുകളെ തുറക്കുക. പ്രകൃതിയും വചനവും തമ്മിൽ കൂടിയിണക്കിക്കൊണ്ട് ഇത് സത്യമാണെന്ന് തെളിയിക്കുന്നു. അതെ, ഇത് സത്യമാണ്. ആ ജീവൻ തൊങ്ങലിനെ ഉണ്ടാക്കാനായി തണ്ടിനെ വിട്ടുകളയുന്നു. തൊങ്ങലിൽ നിന്നും തോടിനെ ഉണ്ടാക്കാനായി വിട്ടുകളയുന്നു. തോടിൽ നിന്നും അത് യഥാർത്ഥമായതിലേക്ക് വീണ്ടും പോകുന്നു. ശ്രദ്ധിക്കുക, വീണ്ടും ഒരിക്കലും അവൻ ഉപയോഗപ്രദമായിട്ടില്ല. ഒരു മരത്തിൽ ഈ ജീവൻ യാത്ര ചെയ്യുന്നതിലും ഒരു ഗോതമ്പ് ചെടിയുടെ വിത്തിൽ ഇത് യാത്ര ചെയ്യുന്നത് എത്രമാത്രം ശ്രദ്ധേയമാണ്. ദൈവം തന്റെ ജനങ്ങളെ ഒരു വൃക്ഷത്തെ പോലെ വിളിക്കുന്നു. മരത്തിലുള്ള ജീവൻ താഴേക്ക് പോകുകയും വീണ്ടും തിരികെ വരികയും ചെയ്യുന്നു. വീണ്ടും താഴേക്ക് പോകുകയും തിരികെ വരികയും ചെയ്യുന്നു. നോക്കൂ, അത് താഴേക്ക് പോകുകയും വീണ്ടും കടന്നു വരികയും ചെയ്യുന്നു. എന്നാൽ ഒരു ഗോതമ്പിന്റെ വിത്തിൽ യഥാർത്ഥമായ തണ്ടിൽ കൂടിയ തണ്ടിലേക്കും തൊങ്ങലിലേക്കും തോടിലേക്കും പോകുന്നു. അത് കടന്നുപോയിരിക്കുന്നതായ കാര്യങ്ങൾ മരിച്ചു പോകുന്നു. ആ കാരണത്താൽ അതിന് വീണ്ടും തിരികെ അതിൽ കൂടി യാത്ര ചെയ്യാൻ പറ്റുകയില്ല. എന്താകുന്നു അത്? അതിനെ കൊണ്ട് ഇനിയും യാതൊരു പ്രയോജനവുമില്ല. അത് അതിന്റെ സമ്പൂർണതയിലേക്ക് യാത്ര ചെയ്യുന്നു. അവൻ ഒരു സഭാസമുദായത്തെ എന്തുകൊണ്ടാണ് ഒരിക്കലും ഉപയോഗിക്കാത്തതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? അവൻ അതിലേക്ക് തിരികെ കടന്നു വരാൻ പറ്റുന്നില്ല. അത് മരിച്ചിരിക്കുന്നു. എന്നാൽ ജീവൻ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ മതസംഹിതകൾ അതിലേക്ക് കുത്തിവെക്കുന്നു. ആരെങ്കിലും ഇതിനോടൊരു വാക്ക് കൂട്ടിയാലോ, ആരെങ്കിലും എടുത്തു കളഞ്ഞാലോ? നോക്കൂ, അവൻ അതിൽ നിന്നും തടയപ്പെട്ടിരിക്കുന്നു. അത് ജീവന്റെ വിത്താണ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രൂപം പ്രാപിച്ചു വന്നുകൊണ്ടിരിക്കുന്നതായ ഉത്തമ സൃഷ്ടിയായ മണവാട്ടിയോട് ഇതിനെ ഞാൻ ഒരു ഉപമയായി ഉപയോഗിക്കുന്നു. ഒരു ഉത്തമ സൃഷ്ടി വീഴുകയും വേറൊരു ഉത്തമ സൃഷ്ടി അവിടെ ഉയരുകയും ചെയ്യുന്നു. ഉത്തമ സൃഷ്ടി റോമിലെ നിക്കായിൽ വീണുപോയി. റോമിലെ നിക്കായ്ക്ക് ശേഷം സഭ ഒരു പ്രക്രിയയിൽ കൂടി കടന്നു വരുന്നു. എന്നാൽ അവൾ തിരികെ ആ സമ്പൂർണമായ ഉത്തമ സൃഷ്ടിയിലേക്ക് വീണ്ടും കടന്നു വരുന്നു. കാരണം അവൾ ദൈവത്താൽ അരുളി ചെയ്യപ്പെട്ട വചനത്തിന്റെ ഒരു ഭാഗമാകുന്നു. കരയും ചുളുക്കവും ഇല്ലാത്ത ഒരു സഭ അവനുണ്ടായിരിക്കും. അത് യാതൊരു രീതിയിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘടനയോടോ അല്ലെങ്കിൽ ഒരു സഭാസമുദായത്തോടോ സംബന്ധപ്പെട്ടിരിക്കില്ല. അതൊരു ശപിക്കപ്പെട്ട കാര്യമാകുന്നു. അതിൽ കൂടെ എല്ലാം അത് കടന്നു വന്നു. എന്നാൽ ഒരിക്കലും അത് അവിടെ ആയിരിക്കില്ല. ശ്രദ്ധിക്കുക, വിത്ത് കടന്നു വരികയാണ്, ജീവൻ കടന്നു വരികയും തിരികെ പോകുകയുമല്ല. ഇതിനുശേഷം പിന്നെ ഒരു പുനരുത്ഥാനം ഉണ്ടായിരിക്കുന്നതല്ല. ജീവൻ അതിന്റെ സമ്പൂർണതയ്ക്കായി ഒരു പുനരുത്ഥാനത്തിനായി കടന്നു വരുന്നു. ശ്രദ്ധിക്കുക, തോട് കടന്നു വന്നു, തോട് യഥാർത്ഥ വിത്തിനെ സ്വയം അതിൽ നിന്നും പുറത്താക്കി. വെളിപാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിൽ നാം ഇത് കാണുന്നു. ഇപ്പോൾ ഓർക്കുക, വേദപുസ്തകത്തിലുള്ള 7 സഭാകാലഘട്ടങ്ങളിൽ വേറെ യാതൊരു സഭയും അവനെ പുറത്താക്കിയിട്ടില്ല. എത്ര പേർക്ക് അത് ഓർക്കുന്നുണ്ട്? അവൻ മറ്റെന്തോ ഉണ്ടാക്കുന്നതിനായിട്ട് സഭാകാലഘട്ടങ്ങളിൽ കൂടി കടന്നുപോയി. എന്നാൽ ഇതാകുന്നു അത്, അവിടെ മറ്റ് യാതൊന്നുമില്ല. എന്നാൽ ശില്പി വീണ്ടും വചനമായ സമ്പൂർണതയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. നോക്കൂ, അത് തിരികെ പോകുന്നില്ല. എത്രമാത്രം വ്യത്യസ്തമാകുന്നു ഇത്! അതെ, ഓ വീണ്ടും ശ്രദ്ധിക്കുക. അതിനുശേഷം തോടവിടേക്ക് കടന്നു വരുമ്പോൾ അത് കാഴ്ചയ്ക്ക് വിത്തമാതിരി തന്നെയാകുന്നു. എന്നാൽ വിത്തിലെ ജീവൻ തോടിനെ വിട്ടിട്ട് വിത്താകുന്നതിനായി, മണവാട്ടിയാകുന്നതിനായി പോകാൻ തുടങ്ങുമ്പോൾ തോട് തുറക്കപ്പെട്ടിട്ട് ആ വിത്തിനെ ബഹിഷ്കരിക്കുന്നു. പ്രകൃതിയിൽ അതങ്ങനെ ആയിരിക്കുന്നില്ലേ? അത് തന്നെയാണ് യഥാർത്ഥമായിട്ടും അവൾ ചെയ്തത്. വെളിപാടിന്റെ 3 ലാവോദിക്യ സഭ അവനെ പുറത്താക്കി കളയുന്നത് നാം കാണുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അതിന് പിന്നിലുള്ള മറ്റ് യാതൊരു കാലഘട്ടങ്ങളിലും അങ്ങനെ ചെയ്തിരുന്നില്ല. കാരണം അപ്പോഴും അവിടെ മറ്റെന്തോ ഉണ്ടാകുവാനുണ്ടായിരുന്നു. അത് അതിൽ കൂടെ കടന്ന് മറ്റൊന്നിലേക്ക് കടന്നുപോകുക മാത്രം ചെയ്തു. ഇതുവരെയുമുള്ള സമയങ്ങളിൽ കൂടി ഇനിയും വേറൊരു സഭാ സംഘടന കടന്നു വരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നാം അവസാനത്തെത്തിയിരിക്കുന്നു. അവർ അവനെ പുറത്താക്കി കളഞ്ഞു. എന്തുകൊണ്ടാണ്? അവൻ വീണ്ടും വചനമായിരിക്കുന്നു. അവൻ മണ്ണിലേക്ക് വീണുപോയ അതിനെപ്പോലെ തന്നെ ഉള്ളവനാകുന്നു. അവൻ തുടക്കത്തിൽ നിന്ന് കടന്നു വന്നിരുന്ന അതേ ഉപദേശം തന്നെയാകുന്നു. അങ്ങനെ വചനമാകുന്ന വിത്ത് വളരാൻ തുടങ്ങുമ്പോൾ തോട് സ്വയമായിട്ട് തന്നെ അതിനെ പുറത്താക്കി കളയുന്നു. ജീവൻ മറ്റെല്ലാത്തിനെയും വിട്ടിട്ട് അതിനെ പിന്തുടരുന്നു. അത് സത്യവിശ്വാസികളാകുന്നു. അവർ ജീവൻ എവിടെയെല്ലാം പോകുന്നുവോ ആ ജീവനെ പിന്തുടരുന്നു. അത് ഇസ്രായേലിനെ പോലെയാണ്. അതൊരു സമ്പൂർണമായ മാതൃകയാണ്. നമുക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചു നേരം കൂടി മാത്രമേ ഉള്ളൂ. എന്നാൽ അതിന്റെ തുടക്കത്തിലുള്ള സമ്പൂർണമായ മാതൃകയിൽ അഗ്നിസ്തംഭം പോയിരുന്നിടത്തെല്ലാം ജീവൻ പോയിരുന്നു. പ്രകാശം ദൈവം തന്നെയായിരുന്നു. അവിടെ അർദ്ധരാത്രി ആയാലും അല്ലെങ്കിൽ അവർ നല്ലൊരു തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്തായിരുന്നാൽ തന്നെയും അതിനെ ഞാൻ കാര്യമാക്കുന്നില്ല. കാരണം അഗ്നിസ്തംഭം നീങ്ങുമ്പോൾ കാഹളം ഊതപ്പെടുകയും ഇസ്രായേൽ അതിനോടൊപ്പം നീങ്ങിയിരിക്കുകയും ഇരിക്കണം. ഹല്ലേലൂയ! കാഹളം ഊതപ്പെട്ടപ്പോൾ മാർട്ടിൻ ലൂതർ അതോടൊപ്പം നീങ്ങി. അങ്ങനെ അവൻ രൂപീകരിക്കുകയും കൊല ചെയ്യുകയും അവൻ സ്വയമായിട്ടല്ല, അതവന് പിന്നിലുള്ളവരാണ്. അപ്പോൾ ദൈവം അതിൽ നിന്നും ആ ജീവനെ എടുക്കുകയും അതിനെ കൊണ്ടുവന്നിട്ട് അത് ശവക്കുഴിയിൽ കൊണ്ടിട്ടു. അതിൽ നിന്നും വെസ്ലി പുറത്തു വന്നു. അവൻ ആ വലിയ സഭാ സംഘടനയെ കാണുകയും ശുദ്ധീകരണത്തിന്റെ കാഹളമായിട്ട് കൂടുതൽ വചനം ഊതുകയും ചെയ്തു. അങ്ങനെ അവൻ ചെയ്തപ്പോൾ അവർ ലൂഥറിൽ നിന്നും മെതഡിസ്റ്റിലേക്ക് നേരെ മുമ്പോട്ട് നീങ്ങുകയും ചെയ്തു. അങ്ങനെ പെന്തക്കോസ്തുകാരത് കണ്ടപ്പോൾ ഇത് വരങ്ങളുടെ തിരിച്ചുവരവിനുള്ള സമയമാണെന്ന് കാഹളം മുഴക്കി. നോക്കൂ, അവരെന്താണ് ചെയ്തതെന്ന്. അവർ കാഹളം ഊതിയിട്ട് പുറത്തു കടന്നു വരികയും അതിനുശേഷം അവർ സംഘടനയായി തീരുകയും ചെയ്തു. എന്നാൽ ഓർക്കുക, തോടിനു ശേഷം അത് 3 അവസ്ഥകളാണെന്ന് നാം അറിയുന്നു. അതിനുശേഷം വിത്തല്ലാതെ മറ്റ്യാതൊന്നും അവിടെ അവശേഷിക്കുന്നില്ല. ഓ ദൈവമേ! അതിനുശേഷം വിത്ത് അതിലെല്ലാത്തിൽ നിന്നും കടന്നു വരുന്നു. ആമേൻ, ആമേൻ. വിത്ത്, അതായത് വചനം, സ്വയമായി രൂപം പ്രാപിക്കാൻ തുടങ്ങുകയും ജീവൻ അതിൽ നിന്നും കൊണ്ടുവരികയും ചെയ്യുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, തുടക്കത്തിലെ മണവാളൻ, ആദ്യത്തെ മണവാളൻ ഇതിൽ മണവാട്ടിയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഓർക്കുക, സഭ പെന്തിക്കോസ്റ്റ് നാളിൽ തുടങ്ങുകയും നിക്കായിൽ വീഴുകയും ചെയ്തു. അത് യഥാർത്ഥമായ ധാന്യത്തെ പോലെ മുളച്ചു വന്നില്ല. ഇല്ല, അത് കുറച്ച് ജീവനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അതൊരു സ്ഥാപിത സംഘടന ഉണ്ടാക്കുന്നതിനായി മുളച്ചു വന്നു. അങ്ങനെ അത് ആ സ്ഥാപിത സംഘടനയിൽ കൂടി വലിക്കപ്പെട്ടു. അതിനുശേഷം എന്താണ് അത് ചെയ്തത്? അതിനുശേഷം അത് ആ സംഘടനയിൽ നിന്നും വേറൊരു സംഘടനയിലേക്ക് പോകുകയും വചനത്തിന്റെ വേറൊരു ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തു. ആ ഘട്ടങ്ങൾ നീതീകരണം, ശുദ്ധീകരണം, പരിശുദ്ധാത്മാഭിഷേകമാകുന്നു. അങ്ങനെ ഇത് ഈ തണ്ടിൽ കൂടെ ഈ ക്രമപ്രകാരവും അത് കൂടുതലായി വരാനും തുടങ്ങി. ഓർക്കുക, ആ ചെറിയ പൂമ്പടിയും തൊങ്ങലും തണ്ടായിരുന്നതിന് കൂടുതലായിട്ട് വിത്തിനെ പോലെയാകുന്നു. തൊങ്ങലായിരുന്നതിന് കൂടുതലായിട്ട് തോട് വിത്തിനെ പോലെയാകുന്നു. എന്നാൽ വിത്ത് സ്വയമായി തന്നെ അതിനപ്പുറത്താകുന്നു. അത് സ്വയമായി അതിൽ കൂടെ എടുത്തുകൊണ്ട് പോകുന്നതിനായി, അതിനെ കടത്തിക്കൊണ്ട് പോകലിനായി ഉപയോഗിച്ചു എന്ന് മാത്രം. ശ്രദ്ധിക്കുക, ആദ്യം മണവാട്ടി വചനമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മണവാളൻ എങ്കിൽ പിന്നെ മണവാട്ടി മണവാളനിൽ നിന്നും എടുക്കപ്പെടുന്നെങ്കിൽ അത് വചനം തന്നെ ആയിരിക്കണം. ശ്രദ്ധിക്കുക, മണവാട്ടി അങ്ങനെ ആയിരിക്കണം. എന്തുകൊണ്ടാണ് മണവാളനും വചനം പ്രകടമാക്കപ്പെട്ട് വ്യക്തമായിരിക്കേണ്ടത്? എന്തുകൊണ്ടായിരിക്കണം? അതെന്തുകൊണ്ടാണെന്നാൽ മണവാളനും മണവാട്ടിയും ഒന്നാകുന്നു. അവൾ അവനിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ട ഒരു തുണ്ട് മാത്രമാകുന്നു. അതാകുന്നു ഉത്തമ സൃഷ്ടി. അത് വെട്ടേറ്റപ്പെട്ടിരിക്കുന്നു. മൈക്കലേഞ്ചലോവിന് അത് പുനരുൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവനത് തിരികെ വെക്കാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം അത് ചെയ്യാൻ തുടങ്ങുകയാണ്. യഥാർത്ഥ വചനത്തിന്റെ ഒരു വശത്തായിട്ട് വെട്ടേറ്റ ഈ ചെറിയ മണവാട്ടി അവൻ കൊണ്ടുവരികയാണ്. അവിടെ അതാ അവനാകുന്നു. അവിടെയാകുന്നു ആ ഉത്തമ സൃഷ്ടി. അവിടെ ഉത്തമ സൃഷ്ടി, അതായത് ആ കുടുംബം തിരികെ വീണ്ടും ഏദൻ തോട്ടത്തിലേക്ക് തിരികെ ആയിരിക്കുന്നു. ഈ മണവാട്ടി അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? ഈ ഗോതമ്പ് അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? അവസാന നാളുകളിൽ അവർ തിരികെ യഥാസ്ഥാനത്താക്കപ്പെടുമെന്ന് മലാഖി 4 പറയുന്നു. എന്ത്? ആദിയിലെ പോലെ അതിനെ യഥാസ്ഥാനത്താക്കിയിട്ട് തിരികെ എടുത്തോണ്ട് പോകും. തുള്ളനും പച്ചപ്പുഴവും ബാക്കിയുള്ള ഇതെല്ലാം കൂടി തിന്നതിനെ യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ വീണ്ടും യഥാസ്ഥാനത്താക്കും. മലാഖി 4 അവൻ ജനങ്ങളുടെ ഹൃദയത്തെയും അവരുടെ വിശ്വാസത്തെയും യഥാർത്ഥമായ പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ഇത് സഭയിൽ നേരെ നമ്മുടെ മുമ്പിൽ തന്നെ നാം കാണുന്നു. നാം എവിടെയായിരിക്കുന്നു? ഇപ്പോൾ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെയാണ് യോഗം അവസാനിപ്പിക്കുന്നതാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു കാര്യത്തെ നിങ്ങൾ വളരെ അടുത്തായി ഗ്രഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മലാഖി 4 യഥാസ്ഥാനത്താക്കിയാണ്, അതായത് യഥാർത്ഥമായിട്ടുള്ളതിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. അവൾ സഭയിൽ നിന്നും, അതായത് സഭയാകുന്ന ശരീരത്തിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടു. അവളുടെ ഗുരുവിനോടൊപ്പം അതേ ഉദ്ദേശത്തിനായി വെട്ടിമാറ്റപ്പെട്ടു. കാരണം അവൾ വചനമാകുന്നു. അത് യോസഫ് അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടതുപോലെയാണ്. കാരണം അവൻ വചനമായിരുന്നു. അങ്ങനെ യേശുവും തന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ അവൻ വചനമായിരുന്നു. സഭ വെട്ടിമാറ്റിയിരിക്കുന്നു. മണവാട്ടി സഭയിൽ നിന്നും വെട്ടിമാറ്റിയിരിക്കുന്നു. കാരണം അവൾ വചനമാകുന്നു. അവിടെയാണ് നിങ്ങളുടെ 1, 2, 3 ഘട്ടങ്ങൾ വീണ്ടും വരുന്നത്. നോക്കൂ, ശരിക്കും യാഥാർത്ഥ്യമാണ്. വചനം പ്രവൃത്തിയിലായിട്ട് ജീവിക്കുന്നു. വേദപുസ്തകത്തിലെ മണവാട്ടിയും മനുഷ്യനിർമ്മിതമായ മണവാട്ടിയല്ല. വേദപുസ്തകത്തിലെ മണവാട്ടിയും ദൈവത്താൽ അടിച്ചും ദണ്ഡിപ്പിക്കപ്പെട്ടുമിരിക്കുന്നു. കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യം അവളിലില്ല. എന്നിരിക്കലും നാം അവളെ നിന്ദിച്ചിരിക്കുകയും ദൈവം അവളെ അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു. അത് ശരിയാണ്. അവൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു. വെളിപാട് 3 പ്രകാരം അവൾ എല്ലാ സ്ഥാപിത സംഘടനകളിൽ നിന്നും അടിയേൽക്കപ്പെട്ടിരിക്കുന്നു. അവൾ വളർന്നു വന്നതായ ലാവോദിക്ക സഭയിൽ നിന്നും അവൾ അടിയേറ്റ് പുറത്താക്കപ്പെട്ടു. ഈ സഭ ലാവോദിക്ക സഭ കാലഘട്ടത്തിലായിരുന്നു വളർത്തപ്പെട്ടത്. അത് തോടായിരുന്നു. എന്നാൽ മറ്റുള്ളവർ പോയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ പെന്തക്കോസ്തുകാരായ മനുഷ്യർക്ക് അത് കാണാൻ കഴിയുന്നില്ലേ? അതിന് മുമ്പുണ്ടായിരുന്നത് തോടായിരിക്കുകയും മരിക്കുകയും അതിനു മുമ്പുണ്ടായിരുന്ന തണ്ടിനും മരിക്കേണ്ടി വന്നെങ്കിൽ, തൊങ്ങലിനും മരിക്കേണ്ടി വന്നെങ്കിൽ, അതുപോലെ തന്നെ തോട് മരിച്ചിരിക്കണം. സഭാ സംഘടനകളുടെ 3 ഘട്ടങ്ങളാണത്. കൂടാതെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ പറയും, കൊള്ളാം, ഇപ്പോൾ ഒത്തിരി തൊങ്ങലുകൾ അതിൽ തൂങ്ങിക്കിടക്കുന്നുവെന്നും ഒത്തിരി ഇതും അതും മറ്റും അതിലുണ്ടെന്ന് നിങ്ങൾ പറയും. അതെ, അവിടെ മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും ലൂതറൻകാരും ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാരും ഉണ്ടായിരുന്നു. ഇതിലേക്ക് വീണ മറ്റെല്ലാ ചെറിയ കാര്യങ്ങളും അതിനെ വിടുകയും ബാക്കിയുള്ളതെല്ലാം അതിൽ തൂങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥമായതിലായിരുന്നു മതപരിഷ്കരണങ്ങൾ. ഇപ്പോൾ നോക്കൂ, മണവാളനെ പോലെ മനുഷ്യരാൽ തള്ളപ്പെടുകയും സഭകളാൽ ത്യജിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്തു. അവൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു. മണവാട്ടി ആ രീതിയിലാണ് നിൽക്കുന്നത്. എന്താകുന്നു അത്? അതവന്റെ ഉത്തമ സൃഷ്ടിയാകുന്നു. അത് വചനമാകുന്നു, അതായത് അവൻ അതിൽ കൂടെ പ്രവർത്തിക്കാനും വെളിപ്പെടുത്തുവാനും കഴിയും. തള്ളിക്കളയപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ തണ്ടും പൂമ്പടിയും തോടും ഒരിക്കലും വചനമായി തീരുകയില്ല. ഇല്ല. എന്നാൽ എല്ലായ്പ്പോഴും അവ കൂടുതലായിട്ട് വിത്തിനെ പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കൊയ്ത്ത് സമയത്ത് വിത്ത് അതിന്റെ യഥാർത്ഥ ജീവനിലേക്ക്, അതായത് തിരികെ വേദപുസ്തകത്തിലേക്ക് ആയി തീരുകയും ചെയ്യുന്നു. ആ രീതിയിൽ അത് കൊണ്ടുവരപ്പെടുമെന്ന് മലാഖി 4 പറഞ്ഞിരിക്കുന്നു. ഓ ഓ എന്റെ ദൈവമേ, ഈ രീതിയിലായിരിക്കേണ്ടതിനായിട്ട് വചനമെല്ലാം അവളിൽ ഉണ്ടായിരിക്കണം. അത് ശരിയല്ലേ? വെളിപാട് 10 എന്താണ് അവൻ സംഭവിക്കുമെന്ന് പറഞ്ഞത്? ഹ്യൂസ്റ്റണിലേക്കുള്ള യാത്ര എന്തിനായിരുന്നു? 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന സന്ദേശവാഹകന്റെ കാലത്ത് 7-ാമത്തെ ദൂതന്റെ സന്ദേശം, സകല ദൈവത്തിന്റെ വചനവും വെളിപ്പെടുത്തപ്പെടും. തണ്ടിൽ എന്തെല്ലാമാണ് അവശേഷിച്ചിരിക്കുന്നത്, കൂടാതെ എന്തുകൊണ്ടാണെന്നും അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളെയും മുദ്ര ഈ സമയത്ത് വെളിപ്പെടുത്തി തരും. അങ്ങനെയാണോ വചനം പറഞ്ഞിരിക്കുന്നത്? എങ്കിൽ പിന്നെ നാം അത് കാണും. അങ്ങനെയാണെങ്കിൽ നാം എവിടെയായിരിക്കുന്നു? നോക്കൂ, നാം എവിടെയായിരിക്കുന്നു? ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കൊയ്ത്ത് ഇവിടെയായിരിക്കുന്നു. അവൾ പൂർണമായ പക്വതയേറിയിരിക്കുന്നു. അവന്റെ വരവിന് വേണ്ടി അവൾ തയ്യാറായിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇല്ല, അതൊരിക്കലും അതായിരിക്കില്ല. കൊയ്ത്ത് സമയത്ത് വിത്ത് തിരികെ അതിന്റെ യഥാർത്ഥ അവസ്ഥയിലാകുകയും, കൂടാതെ വിത്തായിരിക്കുന്നതിനായി മുഴുവൻ വചനവും ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. പകുതി വിത്തായിരിക്കാൻ അതിന് കഴിയുകയില്ല. അത് വളരുകയില്ല. അതിന് പൂർണ്ണമായി വിത്തായിരിക്കേണ്ടിയിരിക്കുന്നു. അത് വെളിപ്പെട്ടിട്ട് ഇപ്രകാരം പറയേണ്ടതില്ല. അതായത് ഞാൻ പരിശുദ്ധാത്മാഭിഷേകത്തിൽ വിശ്വസിക്കുന്നു, ഹാലലുയ്യ, ഞാൻ അന്യഭാഷ സംസാരിക്കുന്നതിൽ വിശ്വസിക്കുന്നു, അതൊക്കെയും ആവിത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ ഇപ്പോൾ അതോടൊപ്പം അവിടെ ചേർക്കപ്പെട്ടിരിക്കുന്നു, ഹാലലുയ്യ, നോക്കൂ, അത് ജീവനാണ്, വരങ്ങളല്ല, ജീവന്റെ വരങ്ങളാണ്. നോക്കൂ, ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ സഹോദരന്മാരെ? നാം അവസാന കാലത്തായിരിക്കുന്നു. തണ്ടും തൊങ്ങലും തോടും മരിച്ചിട്ട് ഇപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് സംഭവിക്കാനായി ഒരു കാര്യം മാത്രം അവശേഷിച്ചിരിക്കുന്നു, അത് സഭകളുടെ ലോകസമിതിയിൽ കത്തിച്ചു കളയുന്നതിനു വേണ്ടി ഒത്തൊരുമിക്കുക മാത്രമാണ്. വചനം ജഡമായിട്ട് അവൻ ലൂക്ക് 17 മലാക്കി 4 അങ്ങനെയെല്ലാം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് പോലെ കൃത്യമായിട്ടുമായിരിക്കുന്നു. നോക്കൂ, അത് ശരിയാണ്, വെളിപാടുകളാണ്. തണ്ടിലും തൊങ്ങലിലും തോടിലും ഉണ്ടായിരുന്ന യഥാർത്ഥമായ ജീവനെല്ലാം വിത്തിലേക്ക് ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ട് പുനരുദ്ധാനത്തിനു വേണ്ടി കൊയ്ത്തിനു വേണ്ടി തയ്യാറാകുന്നു. ആൽഫ ഒമേഗയായി കഴിഞ്ഞിരിക്കുന്നു, മുമ്പൻ പിൻപനും പിമ്പൻ മുമ്പനുമായി കഴിഞ്ഞിരിക്കുന്നു. മണ്ണിലേക്ക് വീണ ആ വിത്ത് ഒരു ക്രിയയിൽ കൂടി കടന്നുപോയിട്ട് വീണ്ടും വിത്തായി കഴിഞ്ഞിരിക്കുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് വീണുപോയതായ മരിച്ചുപോയതായ വിത്ത് തിരികെ ആ അപൂർണതയോടുകൂടി അവിടെ വെച്ച് മരിച്ച ആ വിത്ത് തിരികെ പരിപൂർണതയേറിയ രണ്ടാമത്തെ ആദാമിലേക്ക് തിരികെ വന്നിരിക്കുന്നു. ആദ്യത്തെ ഹവ്വ അവൾ വീണുപോകുകയും കൂടാമത് രണ്ടാമത്തെ മതപരിഷ്കരണത്തിനായി ഉപയോഗിച്ചിരിക്കുകയും, അതായത് ഒരു പുത്രനെ കൊണ്ടുവരുന്നതിൽ കൂടി രണ്ടാമത്തേതായി വരികയും ഇപ്പോൾ വീണ്ടും യഥാർത്ഥ മണവാട്ടിയായി തീരുകയും ചെയ്തിരിക്കുന്നു. ആ വിത്ത് നേരെ തിരിച്ച് വീണ്ടും യഥാർത്ഥ വചനമായിരിക്കുന്നു. ആൽഫയും ഒമേഗയും ഒന്ന് തന്നെയാകുന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് അവൻ പറഞ്ഞു. അതിനിടയ്ക്കായിട്ട് ഒരിക്കലും യാതൊന്നും അവൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു, ആദിയും അന്തവുമാകുന്നു. അതെ സാറേ, ആദ്യത്തെ ശുശ്രൂഷയും അവസാനത്തെ ശുശ്രൂഷയും ഒരുപോലെയാകുന്നു. ആദ്യത്തെ സന്ദേശവും രണ്ടാമത്തെ, അതായത് അവസാനത്തെ സന്ദേശവും ഒരേ കാര്യം തന്നെയാകുന്നു. ഞാൻ ആൽഫയിലായിരുന്നു, ഞാൻ ഒമേഗയാകുന്നു. ഒരു ദിവസം വരും, അത് പകലല്ല രാത്രിയുമല്ല, എന്നാൽ സന്ധ്യാസമയത്തോ വെളിച്ചമാകും. നോക്കൂ, ആൽഫയും ഒമേഗയും അത് ആദിയും അന്തവുമായിരിക്കുന്നു. ഹോ ഹോ, എന്റെ സഹോദരന്മാരെ, നമുക്കതിൽ മണിക്കൂറുകളോളം പറഞ്ഞു നിൽക്കാൻ കഴിയും. രണ്ടാമത്തെ ആദാമിന്റെയും രണ്ടാമത്തെ ഹവ്വയുടെയും കുടുംബമായ ആ മഹത്തായ ഉത്തമ സൃഷ്ടി ഇപ്പോൾ ആ തോട്ടത്തിലേക്ക് വേണ്ടി തയ്യാറായിരിക്കുന്നു. ആ 1000 കാലം അമേൻ തിരിച്ച് ഭൂമിയിലായിരിക്കുന്നു. ഹല്ലേലൂയ, ആ മഹാനായ ശില്പി അവരെ അവിടെ വിട്ടുകളഞ്ഞില്ല. ആദ്യത്തെ സമ്പൂർണ്ണ ജോഡിയെ വളച്ചെടുക്കുന്നതിനായി കോടിക്കണക്കിന് വർഷങ്ങളിൽ കൂടി അവൻ പ്രവർത്തിച്ചതുപോലെ അവൻ ഇതിനുവേണ്ടി സമയമെടുത്തു. എന്നാൽ അവർ വീണുപോയി. എന്നാൽ ഇപ്പോൾ 1000 വർഷങ്ങളിൽ കൂടി അവർ വീണ്ടും വളച്ചെടുക്കപ്പെടുകയും അങ്ങനെ ഇപ്പോൾ ഇവിടെ ഇതാ അവർ തയ്യാറായിരിക്കുകയും ചെയ്യുന്നു. ആ ഉത്തമ സൃഷ്ടി വന്നിട്ട് അടിയേൽക്കപ്പെട്ടു. അവന്റെ ഒരു വശത്തു നിന്നും അവന് തക്കതായ ഒരു തുണ കടന്നു വന്നു. അതേ ക്രിയയിൽ കൂടി അവളും കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ അവൾ ബൈബിളിന്റെ എല്ലാ സ്വഭാവത്തോടും കൂടിയും മറ്റെല്ലാ കാര്യങ്ങളോടും കൂടി നാം ഇവിടെ ആയിരിക്കുന്നു എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ആയിരിക്കുന്നു. രാഷ്ട്രങ്ങൾ തകരുന്നു, ഇസ്രായേൽ ഉണരുന്നു, തിരുവചനം മുൻചെന്നതായ അടയാളങ്ങളാൽ ജാതികളുടെ ദിനങ്ങളും ഇവിടെ നമുക്കുള്ള ഒരു കൂട്ടം അഴുക്കിനെ നോക്കൂ. ഭീതിയുടെ ദിവസങ്ങളും എണ്ണപ്പെട്ടിരിക്കുന്നു. ഓ ചിതറിപ്പോയവരെ, നിങ്ങളുടെ സ്വന്തത്തിലേക്ക് തിരിച്ചു പോകാം. അത് ശരിയാണ്, നിങ്ങൾക്ക് പോകണമെങ്കിൽ എളുപ്പം തന്നെ അവിടെ കയറുന്നതാണ് നല്ലത്. 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ശ്രദ്ധിക്കുക, ഒരു കുടുംബത്തിന്റെ മഹത്തായ ഉത്തമ സൃഷ്ടിയെ നോക്കുക. ഭാര്യയും ഭർത്താവും ഒന്നാകാതെ ഒരു യഥാർത്ഥ കുടുംബമായിരിക്കാൻ കഴിയുന്നതല്ല. അവർക്കതായിരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അവർ ആകുന്നില്ലെങ്കിൽ അതൊരു നല്ല കുടുംബമല്ല. ഭാര്യ ഒരു വഴിക്ക് വലിക്കുകയും ഭർത്താവ് വേറൊരു വഴിക്കും, അതൊരു തീരെ മോശമായ കുടുംബത്തെ ഉണ്ടാക്കും. എന്നാൽ തമ്മിൽ യോജിച്ചുകൊണ്ട് ഒരാൾ മറ്റൊരാളോട് സ്നേഹത്തോടു കൂടിയാകുമ്പോൾ അതൊരു കുടുംബമാകുന്നു. അങ്ങനെ ഇപ്പോൾ അത് ദൈവത്തിന്റെ ഉത്തമ സൃഷ്ടിയായിരിക്കുന്നു. കൂടാതെ എല്ലാ യഥാർത്ഥമായ കുടുംബങ്ങളും അതിനെ ചിത്രീകരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഉത്തമ സൃഷ്ടിയായ കുടുംബം വീണ്ടും വന്നിരിക്കുന്നു. ക്രിസ്തുവും അവന്റെ മണവാട്ടിയും വരാനായി തയ്യാറായിരിക്കുന്നു. രണ്ടാമത്തെ ആദാവും രണ്ടാമത്തെ ഹവ്വായും തിരികെ അവരുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നു. ഇതിന്റെ മുഴുവൻ പടങ്ങളും എവിടെ നിന്നായിരുന്നു അതിനെ തിരികെ കൊണ്ടുവന്നിരുന്നത് എന്നുള്ളതിന്റെ, അതായത് വീണ്ടെടുപ്പിന്റെ ചിത്രമായിരുന്നു. നോക്കൂ, ശരിക്കും അത് തന്നെ, വീണ്ടും അതിനെ തിരികെ കൊണ്ടുവരുന്നു. കഴിഞ്ഞ ദിവസം ക്രിസ്തീയ വ്യവസായക്കാരായ ആളുകളോടൊപ്പം ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളിൽ പലരും അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. ആ ലൂഥറൻകാരനായ പട്ടക്കാരൻ അല്ലെങ്കിൽ ആ ഒരു പ്രസംഗിയനായിരിക്കാൻ ഇടയുണ്ട്. അയാൾ അവിടെ നിന്നുകൊണ്ട് പരിഹാസ്യജനകമായി സംസാരിക്കുകയും നാം എന്താണ് വിശ്വസിക്കുന്നത് അതിനെ കളിയാക്കുകയും ചെയ്യുമ്പോൾ ഈ ഫുൾ ഗോസ്പൽ ബിസിനസ്സുകാർക്ക് ആ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അയാൾ ഉടുപ്പിന്റെ കോളർ തിരിച്ചുവെക്കുന്നുവെന്നും ഇപ്പോൾ ധാരാളം പേർ അത് ചെയ്യുന്നുവെന്നും പറഞ്ഞു. അയാൾ പറഞ്ഞു, ഇപ്പോൾ ജനങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ എന്റെ കോളർ എന്തിനാണ് മറച്ചു വെക്കുന്നതെന്ന്. ഒരു കത്തോലിക്കക്കാരൻ അച്ഛനിൽ നിന്നും എങ്ങനെ അത് പറയാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു, നാം തമ്മിൽ യാതൊരു വ്യത്യാസമില്ല, കൂടാതെ അങ്ങനെ ഉണ്ടായിരിക്കുമരുത്. എന്നിട്ട് പറഞ്ഞു, നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു, ഒരു കത്തോലിക്കക്കാരനായ പട്ടക്കാരൻ സർവ്വവ്യാപിയാണെന്ന് എനിക്കറിയാം. നോക്കൂ, അതിനെല്ലായിടത്തും സന്നിധനായിരിക്കാൻ കഴിയും. നിങ്ങൾക്ക് സർവജ്ഞനാകാതെ സർവ്വവ്യാപിയാകാൻ കഴിയില്ല. ദൈവം സർവ്വവ്യാപി പോലുമല്ല. ദൈവം സർവജ്ഞനാകുന്നു. സർവജ്ഞനതിന്റെ അർത്ഥം അത് അവനെ സർവ്വവ്യാപിയാക്കുന്നു. അവൻ എല്ലാ കാര്യങ്ങളും അറിയാം. എന്നാൽ അവന് നിലവിലിരിക്കേണ്ടതിന് അവനൊരു കാര്യം അറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ സർവജ്ഞനായിരിക്കെ അവന് സർവ്വവ്യാപിയായിരിക്കാൻ കഴിയും. കാരണം അവൻ എല്ലാ കാര്യങ്ങളും അറിയാം. ലോകാരംഭത്തിന് മുമ്പേ എത്ര ചെല്ലുകളും എത്ര പെയിനുകളും എത്ര മൂട്ടകളും ഉണ്ടെന്നും എത്ര വട്ടം അത് അവയുടെ കണ്ണുമയക്കുമെന്നും അതിനെക്കുറിച്ചെല്ലാം അവൻ അറിഞ്ഞിരിക്കുന്നു. കാരണം അവൻ സർവ്വവ്യാപിയാണ്. കൂടാതെ നിത്യനായിരിക്കാതെ നിങ്ങൾക്ക് സർവജ്ഞനായിരിക്കാൻ കഴിയുകയില്ല. നോക്കൂ, നിത്യനായ ഒരുവനേ ഉള്ളൂ, അത് ദൈവമാണ്. ആമേൻ. അതിനുശേഷം എന്താകുന്നു അത്? ഇത് പിശാചാകുന്നു. അവരെ നേരെ കശാപ്പ് ചെയ്യുന്നതിനായി കൊണ്ടുപോവുകയാണ്. അവരിൽ ഓരോരുത്തരും വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന അതേപടി തന്നെ അകത്തേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ അതിവിടെയായിരിക്കുന്നു. നോക്കൂ, പെന്തക്കോസ്തുകാരുടെ കൂട്ടത്തിൽ കൂടി നേരെ വന്നിട്ട് അവരെ നേരെ അതിലേക്ക് വലിച്ചിടുന്നു. എന്തൊരു സമയമാണ്. ഓ, ആ സാക്ഷ്യത്തിന് ശേഷം ആരോ എന്നോട് പറഞ്ഞു, ഞാൻ അധികമൊന്നും അവിടെ പറഞ്ഞില്ല എന്നത് ഒരു നല്ല കാര്യമായിരുന്നു. കാരണം ഒരുപക്ഷെ അവരെന്നെ ജയിലിലാക്കി കളയുമായിരുന്നേനെ. എന്നാൽ ഞാൻ ഇത്രമാത്രം ഓർത്തു, അതായത് അതവിടെ എത്തിയിരിക്കുന്നു. ഇത് പഠിപ്പിക്കപ്പെട്ട ജനങ്ങൾക്കറിയാം. ബുദ്ധിമാന്മാരോ അവരുടെ ദൈവത്തെ അവരുടെ ദിവസം അറിയുമെന്ന് ദാനിയേൽ പറഞ്ഞിരിക്കുന്നു. അതെ സാറേ, ബുദ്ധിമാന്മാർ അവരുടെ ദൈവത്തെ അറിയും. അവർ ഈ കാര്യങ്ങൾക്കായി കാത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അത് സംഭവിച്ച് ഞാൻ കണ്ടപ്പോൾ ആ പെന്തക്കോസ്തുകാരും അയാളോടൊപ്പം അവിടെ നിന്നിരുന്നു. ഓറൽ റോബർട്സ് പോലും എന്നെ ഇപ്രകാരം നോക്കി. ഞാൻ പറഞ്ഞു, ഓ എന്റെ. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഒരു വിദ്യാഭ്യാസവും സംസ്കാരവും മറ്റുമായി അവിടെ നിന്നിരുന്നു. ദൈവം തന്റേതിനെ ആ രീതിയിലല്ല സംസ്കരിക്കുന്നത്. ദൈവം തന്റേതിനെ വിദ്യാഭ്യാസം കൊണ്ട് മിനുക്കാറില്ല. അവൻ താഴ്മ കൊണ്ടും അവന്റെ വെളിപ്പെടുത്തപ്പെട്ട വചനത്തിന്റെ ശക്തി കൊണ്ടും മിനുക്കിയിട്ട് അത് കടന്നു വന്നതായ വിത്തിന്റെ രൂപത്തെ കാണിക്കുന്നു. ആരോ എന്നോട് പറഞ്ഞു, സഹോദരൻ ബ്രണഹം, നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തതായി ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ബില്ലുമായിട്ട് കൈ പിടിച്ച് കുളിക്കതിനു ശേഷം എല്ലാവരുമായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. സഹോദരി ഡോച്ചും മറ്റെല്ലാവരും ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. പിന്നീട് ഒരു കൂട്ടം ജനങ്ങളോടുകൂടെ ഒരു മൂലയിലേക്ക് പോയി. ഒരു കോളർ തിരിച്ചുവെച്ച ശുശ്രൂഷകൻ കടന്നു വന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലായ്പ്പോഴും ജനങ്ങളെ ആക്രോശിച്ച് കളയുന്നത്? എന്നിട്ട് പറഞ്ഞു, ഈ ജനങ്ങൾ നിങ്ങളെ ഒരു ദൈവത്തിന്റെ ദാസനായി വിശ്വസിക്കുമ്പോൾ അവരോട് സൗമ്യമായും മാധുര്യമായിട്ടും അങ്ങനെയെല്ലാം നിങ്ങൾക്ക് അകണ്ടിയിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, എല്ലാ സമയത്തും നിങ്ങൾ എഴുന്നേറ്റിട്ട് സ്ത്രീകളെ അവരുടെ കത്രിച്ച മുടിയെക്കുറിച്ചും നിക്കർ ധരിക്കുന്നതിനെക്കുറിച്ചും മോടി പിടിപ്പിക്കുന്നതിനെക്കുറിച്ചും കൂടാതെ മറ്റുള്ള സംഗതികളെക്കുറിച്ചും ആക്രോശിക്കുന്നതായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കൂടാതെ ജനങ്ങളെ ഇതുപോലെ ആക്രോശിച്ചിട്ട് അവർ എത്രമാത്രം തണുത്തതാണെന്നും ആചാര്യമര്യാദക്കാരാണെന്നും വ്യത്യസ്തത ഉള്ളവരാണെന്നും എല്ലാം പറയുന്നു. നിങ്ങൾ എന്തിനാണ് അത് ചെയ്യുന്നത്? എന്നിട്ട് പറഞ്ഞു, ഈ ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ഒരു സ്നേഹമേറിയ പുത്രനായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ ഇതുപോലൊരു കാര്യം ചെയ്യാൻ പറ്റും? ഞാൻ ഓർത്ത്, കർത്താവേ, ഈ പരിഷ്കാരിയായ മനുഷ്യന് ഒരു ഉത്തരം കൊടുക്കാൻ എന്നെ ഇടയാക്കണമേ. നീ എന്നെ അവന് ഉത്തരം കൊടുക്കാൻ ഇടയാക്കൂ. അത് അവനെ അവന്റെ തന്നെ ചരടിൽ എവിടെയെങ്കിലും കെട്ടിത്തൂക്കും. ശരി, ഞാൻ ചോദിച്ചു, സാറേ, നിങ്ങൾ എപ്പോഴെങ്കിലും ആ മഹാനായ പാട്ടിന്റെ നിർമ്മാതാവെന്ന് വിളിക്കപ്പെടുന്ന ആ മഹാനായ ബീത്തോവൻ എന്ന് വിളിക്കപ്പെടുന്ന രചയിതാവിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഓ, തീർച്ചയായും ഞാൻ ബീത്തോവനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അയാൾ കടലാസ് കീറിക്കളഞ്ഞിട്ട് ചവറുകൊട്ട നിറച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ അദ്ദേഹം ഈ ലോകത്തിന് ഉത്തമ സൃഷ്ടികളെ തന്നു. അയാൾ തന്റെ പഠനമുറിയിലായിരിക്കുമ്പോൾ പ്രചോദനത്തിലായിട്ട് എന്തെങ്കിലും എഴുതിയെടുക്കും, എന്നിട്ട് അതിനെപ്പറ്റി പഠിച്ചിട്ട് പ്രാർത്ഥിക്കും. അത് ശരിയല്ലെന്ന് കണ്ടാൽ വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു കളയും. എന്നാൽ ഈ പ്രചോദനത്തിലെല്ലാം കൂടി അയാൾ കടന്നപ്പോൾ ലോകം ഒരു നല്ല ഉത്തമ സൃഷ്ടി പ്രാപിച്ചു. എന്നാൽ ഇത് ഉത്തമ സൃഷ്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നു. തോടിനെയും തണ്ടിനെയും എല്ലാം എടുത്തു കളഞ്ഞിട്ട് ഉത്തമ സൃഷ്ടിയെ കൊണ്ടുവരുന്നു. മിനിഞ്ഞാന്ത് സംഭവിച്ചതായ ഒരു കാര്യത്തെ നിങ്ങളോട് പറയുവാൻ എനിക്ക് 7 മിനിറ്റ് നേരം കൂടിയുണ്ട്. അതിനാൽ നിശ്ചിത സമയത്ത് നമുക്ക് പോകാൻ കഴിയും. ജൂലൈ 3 നമുക്കിവിടെയുള്ള ഷോപ്പിംഗ് സെന്ററിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. ഞാൻ റോമിലുള്ള പിഗാലിയിൽ പോയിട്ടുണ്ട്, ഫ്രാൻസിലായിരുന്നിട്ടുണ്ട്, ന്യൂയോർക്ക് പട്ടണത്തിലും ലോസ് ഏഞ്ചലസിലും പോയിട്ടുണ്ട്. എന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും അസഭ്യമായിട്ടുള്ള സ്ത്രീകളുടെ കൂട്ടം ഇന്ത്യാനയിലെ ജെഫേഴ്സൺ വില്ലയിലാണ്. ഞാൻ ഇത്രയും ധാരാളം ചീത്തയും അസലയും ഈ ജനങ്ങളുടെ ഇടയിൽ കാണുന്നത് പോലെ ഒരിക്കലും ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ ഹൃദയം നൊമ്പരപ്പെടുന്നത് വരെയും ഞാൻ അവിടെയിരുന്നു. അപ്പോൾ കർത്താവ് എനിക്കൊരു ദർശനത്തെ തന്നു. ഇപ്പോൾ ഞാൻ ദർശനത്തെ കുറിച്ച് പറയാൻ പോവുകയാണ്. എനിക്കത് വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ ദർശനത്തെ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോവുകയാണ്. ഞാനൊരു വിവശതയിലായി. അപ്പോൾ ആരോ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ ആ വ്യക്തിയെ കണ്ടിരുന്നില്ല. അതൊരു ശബ്ദമായിരുന്നു. ഞാൻ ഈ രീതിയിൽ അങ്ങോട്ട് നോക്കുമ്പോൾ മണവാട്ടി മുൻകൂട്ടിയുള്ള ദർശനത്തിൽ കാണിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും സൗന്ദര്യമേറിയതും വൃത്തിയായ വസ്ത്രം ധരിച്ചതുമായ ഒരു കൂട്ടം സ്ത്രീകൾ എന്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരുന്നു. എന്നാൽ അവരിൽ ഓരോരുത്തരും കാഴ്ചയ്ക്ക് വ്യത്യസ്തമായ വസ്ത്രം ധരിച്ചിരുന്ന പോലെ തോന്നിയിരുന്നു. അവർക്കെല്ലാവർക്കും നീണ്ട മുടിയും നീണ്ട കുപ്പായക്കയും നീണ്ട പവാടയും മറ്റുമായിട്ട് യൗവനക്കാരികളായ സ്ത്രീകളായിരുന്നു. അവർ കാഴ്ചയ്ക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഏകദേശം 20 വയസ്സ് പ്രായമുണ്ടായിരുന്നേക്കാം. ഇപ്പോൾ എന്റെ മുമ്പിൽ ഈ വേദപുസ്തകം തുറന്നു വെച്ചിരിക്കുന്നു. നോക്കൂ, ഞാൻ കണ്ടതായ കാര്യം മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ എന്താണ് നോക്കുന്നതെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു ക്ലോക്കിലേക്കാണ് നോക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നോക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ നോക്കുന്നു. എന്തിനാണ് നോക്കുന്നത്? വേദപുസ്തകത്തിലേക്കാണ് നോക്കുന്നത്. ഞാൻ സത്യമാണ് പറയുന്നത്. അതാണ് ഞാൻ കണ്ടത്. കൂടാതെ ഞാൻ കണ്ടത് മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതിനെക്കുറിച്ച് എന്തൊക്കെയാണപ്പോ എനിക്കറിയില്ല. എനിക്ക് നിങ്ങളോട് അത് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ മണവാട്ടി അവൾ നേരെ നോക്കിക്കൊണ്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നയാളും ഞാൻ ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വൃത്തിയുള്ളതും മാധുര്യമേറിയതുമായി കാണപ്പെട്ടവരായിരുന്നു അവർ. കാഴ്ചയ്ക്ക് ഒരു ഡസനോളം അല്ലെങ്കിൽ അതിൽ കൂടുതലുമാകാം. എത്ര പേരായിരുന്നു, എത്ര വരിയായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ അതൊരു കൂട്ടമായിരുന്നു. അങ്ങനെ അവൾ മാധുര്യത്തോടെ ഒരേ രീതിയിൽ അവളുടെ കണ്ണുകൾ മേലേക്ക് ഉയർത്തിക്കൊണ്ട് കടന്നു പോകുന്നതിനെ ഞാൻ വീക്ഷിച്ചുകൊണ്ടിരുന്നു. ഓ, അവൾ മനോഹരിയായിരുന്നു. അങ്ങനെ അവൾ കടന്നു പോകുമ്പോൾ ഞാൻ അവളെ നോക്കി. അദ്ദേഹം പറഞ്ഞു, അത് മണവാട്ടിയാണ്. ഇപ്പോൾ നമുക്ക് സഭകളെ അവലോകനം ചെയ്യാം. അങ്ങനെ അവർ വന്നു. അവർ കടന്നു വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ അവർ കടന്നു വന്നപ്പോൾ ഓരോരുത്തരും കാഴ്ചയ്ക്ക് കൂടുതൽ വഷളായിരുന്നു. എന്റെ ജീവിതത്തിൽ ഇതുപോലെ അശ്ലീലമായ ഒരു കൂട്ടത്തെ ഞാൻ കണ്ടിരുന്നില്ല. അപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞു, അടുത്തത് പറഞ്ഞു, ഇതാ അമേരിക്കക്കാരായ കൂട്ടം വരുന്നുവെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാനൊരു അമേരിക്കക്കാരനാണ്. എന്നാൽ ഇതെന്നെ അസ്വസ്ഥനാക്കി. അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് ഒരു സമ്മിശ്ര ശ്രോതാക്കളുടെ ഇടയിൽ പറയാൻ ഞാൻ അത്രയും വാഗ്വൈഭവമുള്ളവനല്ല. നിങ്ങൾക്ക് ഈ വരികളുടെ ഇടയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ സ്ത്രീകൾ കടന്നു വരുമ്പോൾ അവരുടെ നേതാവ് ഒരു മന്ത്രവാദിനിയായിരുന്നു. അവൾക്ക് നീണ്ട നാക്കും വലിയ മുഖവും ഉണ്ടായിരുന്നു. അവരിൽ എല്ലാവരും ഒരു തരത്തിൽപ്പെട്ട അടിവസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. എന്നാൽ മുകളിൽ ഒരു പട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും സ്വല്പം മാത്രം, ഏകദേശം 1/2 ഇഞ്ച് പട്ട. അത് മേലോട്ടെടുത്തിട്ട് ഇതുപോലെ അവരുടെ മേൽ ചുറ്റിയിരുന്നു. ഓരോ സ്ത്രീകളുടെ വശവും എന്തോ ഒന്ന്, നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാകും, വർഷങ്ങൾക്ക് മുമ്പ് ഒരു തുണ്ട് കടലാസ് വെട്ടിയെടുത്തിട്ട് ഒരു പഴയ ഫ്ലൈബ്രഷ് ഉണ്ടാക്കുമായിരുന്നു. എത്ര പേരത് ഓർക്കുന്നുണ്ട്? നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ അത് വിനോദോത്സവത്തിനും മറ്റും ഉപയോഗിച്ചിട്ടുള്ളതായി എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കറിയാമല്ലോ, നാട പോലെ കടലാസിന്റെ അരിക ഇതുപോലെ തൂക്കിയിട്ടുമായിരുന്നു. അവരുടെ അടിയിലായി ഇതുപോലെ എന്തോ ഒന്ന് അടിഭാഗത്തായി അവർ പിടിച്ചിരുന്നു. ബാക്കി ഭാഗമെല്ലാം തുറന്ന് പ്രദർശിപ്പിച്ചിരുന്നു. അവരിൽ ഓരോരുത്തരുടെ മുടി തീരെ ചെറുതായി വെട്ടിയിരിക്കുകയും കാഴ്ചയ്ക്ക് ചുരുണ്ടതുപോലെയുള്ള കാര്യങ്ങൾ അവരുടെ മേലായും തീരെ ചെറിയ തലമുടി നിറച്ചും അലങ്കാരവുമായിരുന്നു. എന്നാൽ കാഴ്ചയ്ക്ക് ഒരു തെരുവ് വേശ്യ പോലെ അല്ലാതെ പരിപൂർണമായും മറ്റു യാതൊന്നുമല്ലായിരുന്നു. അവൾ ഈ കടലാസ് പിടിച്ചുകൊണ്ട് നടന്നിരുന്നു. അതൊരു ആഭാസതരമായ കാര്യമായിരുന്നു. ഇപ്പോൾ ഈ മുമ്പിൽ പിടിച്ചിരുന്ന കടലാസായിരുന്നു അവൾക്കെല്ലാമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവർ അവലോകനത്തിന്റെ സ്ഥാനത്ത് നിന്ന് കടന്നുപോയി കഴിഞ്ഞപ്പോൾ അവരുടെ പുറകിലായി. അവരുടെ മുൻഭാഗവും പിൻഭാഗവും എപ്രകാരം അവർ പ്രകടിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത്, ആ രീതി കാണുന്നത്, ഇതാണോ ആ സഭയെന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ അവൾ കടന്നുപോയി. കൂടാതെ നിങ്ങൾക്കറിയാമോ, അവർ ഇവിടെ പാടുന്നതായ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പിരിഞ്ഞുമുള്ള പാട്ടുകളും, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അതിനെ വിളിക്കുന്നത്, അതെല്ലാമായിട്ട് അങ്ങനെ പാടിക്കൊണ്ട് മുമ്പോട്ട് നീങ്ങി. ഇതാണോ ആ സഭയെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. എന്റെ ഹൃദയത്തിൽ ഞാൻ കരയുകയായിരുന്നു. കൂടാതെ ഈ മന്ത്രവാദിനി എന്റെ അഭിപ്രായത്തിൽ മറ്റാരുമല്ല, എന്നാൽ അവൾ ലോകസഭാ സമിതിയാണ്. അവരെ ആ വഴിയിൽ കൂടി എവിടേക്കാണോ അവർ പോയിരുന്നത് അവിടേക്ക് നയിച്ചിരുന്നത്. അവർ ഇടത്തേക്ക് തിരിഞ്ഞിട്ട് ഇരുട്ടിൽ അപ്രത്യക്ഷമായി. അപ്പോഴും ഈ പാട്ടുകൾ പാടിക്കൊണ്ടും വളരെ വിചിത്രമായ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും അവരുടെ ശരീരങ്ങളെ ഒരു വശത്തേക്കും പിന്നെ മറ്റേ വശത്തേക്കും കുലുക്കിക്കൊണ്ട് ഈ പ്രകാരം തുടർന്നുകൊണ്ട് അവർ പോയിരുന്നു. ഞാൻ എന്റെ തല കുനിക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു നിമിഷം നിൽക്കൂ, മണവാട്ടിക്ക് വീണ്ടും വരേണ്ടിയിരിക്കണം. ഞാൻ നോക്കിയപ്പോൾ ഇതാ അവൾ വീണ്ടും കടന്നു വന്നു. അവൾ കടന്നുപോയപ്പോൾ മാധുര്യമേറിയ കാഴ്ചയോടുകൂടിയ സ്ത്രീകളായിരുന്നു. അവർ കടന്നു പോകുമ്പോൾ അവരെല്ലാം എന്റെ നേരെ നോക്കിക്കൊണ്ടിരുന്നു. ഓരോരുത്തരും വ്യത്യസ്തമായ വസ്ത്രധാരണം ചെയ്തിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പിന്നിലായിരുന്ന ഒരുവളുടെ നീണ്ട തലമുടി താഴേക്ക് തൂങ്ങിക്കിടക്കുകയും ഇതുപോലെ ചുരുണ്ട് വരുന്നു. ചിലപ്പോൾ ജർമ്മനിക്കാരിയായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അങ്ങനെ ഞാൻ അവരെ വീക്ഷിച്ചുകൊണ്ട് നിന്നിരുന്നു. അതിനുശേഷം ഞാൻ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നിലുള്ള രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പേർ നിരയിൽ നിന്നും പുറത്തേക്കായി. ഞാൻ അവരോട് ഒച്ചത്തിൽ പറയാൻ പോകുകയും അവർ വീണ്ടും ആ നിരയിലാകാൻ ശ്രമിക്കുകയുമായിരുന്നു. ഞാൻ അങ്ങനെ അവരെ കാണുകയും എന്നിൽ നിന്നും മാഞ്ഞു പോകുകയും ചെയ്തു. ഇപ്പോൾ അതിന്റെ വ്യാഖ്യാനം ഇതാകുന്നു. ഓർക്കുക, ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഇതുവരെയും തീർന്നിട്ടില്ല. ഇതുവരെയും ഈ കുറിപ്പുകളെ ഞാൻ എഴുതിയിട്ടില്ല. ഇന്ന് രാവിലെ സമയം പ്രസംഗിക്കുമ്പോൾ എന്റെ സന്ദേശത്തിൽ തന്നെ അതെന്തായിരുന്നുവെന്ന് ഞാൻ പിടിച്ചെടുത്തു. സഭ മാത്രമേ കാഴ്ചയിൽ വന്നിരുന്നു എന്നുള്ളതിനെ നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അത് സത്യമാകുന്നു സഹിതനേരെ. ഈ വചനത്തെ എഴുതിയിരിക്കുന്ന സ്വർഗീയ പിതാവിന് അത് സത്യമാണ് പറയുന്നതെന്ന് അറിയാം. എനിക്കറിയാം ഞാൻ സത്യമാണ് പറയുന്നതെന്ന്. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് പോലും അല്ലെങ്കിൽ ഈയിടെ തന്നെയും അതെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. നോക്കൂ, മണവാട്ടി രണ്ട് പ്രാവശ്യം കാഴ്ചയിൽ വന്നതിനെ നിങ്ങൾ ശ്രദ്ധിച്ചുവോ? രണ്ടാമത്തെ വിത്തും രണ്ടും കൃത്യമായിട്ടും ഒരേപോലെയാകുന്നു. അവൾ വ്യത്യസ്തമായ ഭാഗങ്ങളിലുള്ള വസ്ത്രങ്ങളാൽ വസ്ത്രധാരണം ചെയ്തിരുന്നതിന്റെ കാരണം അവൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരികയും അതൊരു മണവാട്ടി ഉണ്ടാക്കുകയും ചെയ്യുമെന്നതിനാലാണ്. ഓരോരുത്തർക്കും നീണ്ട തലമുടിയും യാതൊരു അലങ്കാരങ്ങളും ഇല്ലാതെ വാസ്തവത്തിൽ മനോഹരികളായ പെൺകുട്ടികളായിരുന്നു. കൂടാതെ അവർ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അത് മണവാട്ടി എല്ലാ രാജ്യങ്ങളിൽ നിന്നും കടന്നുവരുന്നു എന്നുള്ളതിനെ പ്രതിനിധാനം ചെയ്തിരുന്നു. അവർ അണിയണിയായി വചനത്തോടെ സമ്പൂർണമായും ഒരേ നിലയിലായിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ രാജ്യത്തെ പ്രതിനിധാനം ചെയ്തിരുന്നു. അതിനുശേഷം എനിക്ക് അവളെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവൾ കടന്നു പോകുമ്പോൾ അവൾ ആ വചനത്തിന്റെ നിരയിൽ നിന്ന് മാറിക്കളയും. ചിലപ്പോൾ ഇതെന്റെ സമയമായിരിക്കാം. എന്റെ സമയം കഴിയുമ്പോൾ നോക്കൂ, ഞാൻ പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്ത് തന്നെ ആയിരുന്നാലും ശ്രദ്ധിക്കുക. അവർ അവരാൽ കഴിയുന്നത്രയും വിധത്തിൽ തിരിച്ചു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവർ നിരയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആ ഇരുട്ടിലേക്ക് കടന്നുപോയ സഭയെക്കുറിച്ച് അവർ ശ്രദ്ധിച്ചുകൊണ്ട് വേറെ എവിടെയോ നോക്കുകയായിരുന്നു. എന്നാൽ പിന്നിലുള്ള രണ്ടുപേർ, മുന്നിലുള്ളവർ ഒരിക്കലും അത് ചെയ്തില്ല. അവരിൽ രണ്ടു മൂന്ന് പേർ സ്വല്പം വലത് കൈവശത്തേക്ക് കാലെടുത്ത് വെക്കുകയും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ തിരികെ നിരയിലേക്ക് കടക്കാൻ ശ്രമിച്ചുകൊണ്ട് വരുന്നു. അവർ എന്നെ കടന്നുപോകുകയായിരുന്നു. ഓ, ഈ ഭിത്തിയുടെ അത്രയും ദൂരത്തിലായിട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നു. ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. അതിനുശേഷം അവരെല്ലാം കൂടി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടു പോവുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, സഭ ഒരു വട്ടം മാത്രമേ കാഴ്ചയിൽ വന്നുള്ളൂ. അത് ഓരോ രാജ്യത്തെയും സഭയായിരുന്നു. എന്നാൽ മണവാട്ടി രണ്ടുവട്ടം വന്നു. നോക്കൂ അതെന്തായിരുന്നുവെന്ന്. ഇപ്പോൾ അതെന്തായിരുന്നുവെന്ന് എനിക്കറിയാതെ തന്നെ. എന്നാൽ ഇന്ന് രാവിലത്തെ എന്റെ സന്ദേശമായി അത് നോക്കൂ. അതെന്തായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നില്ല. നോക്കൂ, നിക്കായിൽ വെച്ച് മണ്ണിൽ വീണു. അത് യഥാർത്ഥ വിത്തായിരുന്നു. അവൾ ഈ സഭാ സംഘടനകളുടെ ക്രിയകളിൽ കൂടി കടന്നു വരികയും അതൊരിക്കൽ മാത്രം നിലവിലായിരിക്കുകയും ചെയ്തിരുന്നുള്ളൂ. എന്നാൽ മണവാട്ടി അവസാന നാളുകളിൽ വീണ്ടും തിരികെ വരുന്നു. ഞാൻ യഥാസ്ഥാനത്താക്കും. നോക്കൂ, ഉത്തമ സൃഷ്ടി കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. ആ കാരണത്താലാണ് അത് രണ്ടുവട്ടം കാണിക്കപ്പെട്ടത്. അവളെ ആദ്യത്തെ വട്ടം അവലോകനം ചെയ്യിക്കപ്പെട്ടു. അതിനുശേഷം രണ്ടാം വട്ടവും അവലോകനം ചെയ്യപ്പെട്ടു. രണ്ടാമത്തെ വട്ടം അവൾ സമ്പൂർണമായും ആദ്യത്തെ വട്ടം പോലെ തന്നെയായിരുന്നു. ഓ ദൈവമേ, ദയ കാണിക്കണമേ. എളുപ്പം എളുപ്പം എളുപ്പം, ജീവൻ വിത്തിലേക്ക് എളുപ്പൻ കൊണ്ടുവരപ്പെടുന്നു. ബാക്കിയുള്ളതെല്ലാം ഒരിക്കലും എന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. വീണ്ടും ഒരിക്കലും തിരികെ വരാതിരിക്കുന്നതിനായി അവർ പോയി കഴിഞ്ഞിരുന്നു. എന്നാൽ മണവാട്ടി തിരികെ വരുന്നു. കാരണം അവൾ ആൽഫയും ഒമേഗയുമാകുന്നു. ആ മഹാൻ ശില്പിയായ ദൈവം തനിക്കൊരു ഉത്തമ സൃഷ്ടിയെ ഉണ്ടാക്കി. കാരണം അത് തന്റെ ആദ്യത്തെ ഉത്തമ സൃഷ്ടിയുടെ ഒരു ഭാഗമാകുന്നു. അതിപ്രകാരം ഏദൻ തോട്ടത്തിൽ വെച്ച് അവനൊരു സൃഷ്ടിയിൽ നിന്നും എടുത്ത വേറൊരു സൃഷ്ടി ഉണ്ടാക്കുകയും അത് കേടുവരുത്തപ്പെട്ടിട്ട് വീണതുപോലെയാണ്. ഇപ്പോൾ അവൻ ഈ സമയങ്ങളിലെല്ലാം കൂടി അതിനെ വീണ്ടും പണിതുയർത്തുകയാണ്. അങ്ങനെ അവൻ ഈ ഉത്തമ സൃഷ്ടിയെ പണിതുകൊണ്ടുവന്നു. ആ ഉത്തമ സൃഷ്ടിയെ വീണ്ടും തിരികെ കൊണ്ടുവരുന്നതിനായി ആ ഭാഗം അടിയേൽക്കപ്പെടേണ്ടിയിരുന്നു. അങ്ങനെ ഈ ഉത്തമ സൃഷ്ടിയും ദൈവപുത്രനും, അതായത് ഉത്തമ സൃഷ്ടിയും മണവാട്ടിയും, അത് അവന്റെ തന്നെ ഒരു ഭാഗമായിട്ട് അത് വചനത്തിന്റെ പൂർത്തീകരണമായിരിക്കണം. വചനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയും നാം കർത്താവിന്റെ വരവിനായി തയ്യാറായിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഓ ദൈവത്തിന്റെ ജീവനുള്ള സഭയെ, നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങൾ നിങ്ങളെ തന്നെയും ദൈവം മുമ്പാകെ കുനിക്കുക. ഈ കാര്യങ്ങൾ സത്യമാകുന്നു. എനിക്കറിയാം, അതായത് കേൾവിക്ക് അത്രമാത്രം വലിയൊരു കാര്യമായിട്ട് രാജ്യത്തെങ്ങും പരസ്യപ്പെടുത്താൻ തക്കതുപോലെ ഉണ്ടെന്ന്. അത് അങ്ങനെ ഒരിക്കലും ആയിരുന്നില്ല. അവനവന്റെ വഴികളെ മാറ്റുന്നില്ല. സഭയെ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങൾ ഇന്ന് ക്രിസ്തുവിലായിരിക്കുന്നുവെങ്കിൽ അതിനായി നന്ദിയുള്ളവരായിരിക്കുക. എന്തുകൊണ്ടെന്നാൽ നോക്കൂ, അത് ഓർക്കുക, ആ ജീവനെല്ലാം കൂടി നേരെ വിത്തിലേക്ക് പുനരുദ്ധാനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുകയും എന്നാൽ തണ്ടും അതിൽ ബാക്കിയുള്ളതെല്ലാം കത്തിച്ചു കളയുകയും ചെയ്യുന്നു. തോടും ബാക്കിയുള്ളതെല്ലാം നശിപ്പിച്ചു കളയും. അതങ്ങനെ ആയിരിക്കണം. നിങ്ങളുടെ സഭാ സംഘടനകളെ വിശ്വസിക്കരുത്. നിങ്ങൾ ജീവനായ ദൈവവും തന്റെ ഉത്തമ സൃഷ്ടിയുമായ വചനത്തിൽ വിശ്വസിക്കുക. പിന്നെ ആയിരം ആണ്ട് കാലത്ത് അതെന്തായിരിക്കും? ക്രിസ്തുവും തന്റെ മണവാട്ടിയും തിരികെ ആയിരം ആണ്ട് കാലത്തിന്റെ തോട്ടത്തിലായിരിക്കും. ആമേൻ. അവിടെ വെച്ചാണ് അവൻ അടിയേൽക്കപ്പെട്ടത്. നാം അവനെ വ്യസനപാത്രമായി നിന്ദിച്ചു കളയുകയും ദൈവത്താൽ അടിച്ചും ദണ്ഡിപ്പിക്കപ്പെട്ടും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. ആ വിത്തിൽ ഉൾപ്പെടാത്തതായി ആരെങ്കിലും ഇന്ന് രാവിലെ സമയം ഇവിടെയുണ്ടോ? ജീവൻ അതിന്റെ അവസാനത്തെ ഭാഗത്തെയും തോടിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കെ, കാരണം തോട് ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. പെന്തക്കോസ്ത് സഭ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് എത്ര പേർക്കറിയാം? എന്താകുന്നു അത്? ജീവൻ അതിനെ വിടുകയാണ്. തുറന്ന് പറയുകയാണെങ്കിൽ അത് വിട്ടുകഴിഞ്ഞിരിക്കുന്നു. കൂടാതെ ആ മണവാട്ടി അവലോകനത്തിലായി കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുമ്പോൾ പിന്നെ ആ മണവാട്ടിയും അതിനുവേണ്ടി ഒരുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകില്ലേ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. ഇപ്പോൾ നിങ്ങളുടെ തലകളെ വണങ്ങിക്കൊണ്ട് നിൽക്കാം. ആരെങ്കിലും ഇപ്പോൾ ഇവിടെ പ്രാർത്ഥനയിൽ ഓർക്കപ്പെടാനായി ആഗ്രഹിക്കുന്നവരായിട്ടുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ, സ്നേഹിതരെ, ഇത് വളരെ വ്യക്തമാണ്. എന്തെങ്കിലും ഒന്ന് സംഭവിക്കുകയും അതിനെ തുടർന്നുമല്ലാതെ എനിക്കൊരിക്കലും ഒരു ദർശനം ഉണ്ടായിരുന്നിട്ടില്ല. ഞാൻ സത്യം പറയുകയാണ്. ഇതിനു മുമ്പുള്ള മറ്റു സമയങ്ങളിലെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സത്യമായിരിക്കുകയും ദൈവം അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സമയത്തും ഞാൻ സത്യമാണ് പറയുന്നത്. നാം ഏത് ദിവസത്തിലാണ് ജീവിക്കുന്നതെന്നുള്ളതിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. എന്നാൽ യാതൊന്നും അവശേഷിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ എഴുന്നേറ്റിട്ട് ഈ കാര്യങ്ങളെ നേരെയാക്കാൻ കഴിയുകയില്ല. രാഷ്ട്രീയവും ദേശവും പോയിക്കഴിഞ്ഞിരിക്കുന്നു. ഓ ദൈവമേ, നിങ്ങൾക്ക് അത്രയും അധികം ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് അതിനെ മനസ്സിലാക്കാൻ കഴിയുമോ? രാജ്യം കഴിഞ്ഞിരിക്കുന്നു. രാജ്യമല്ല, രാജ്യങ്ങളാണ്. ഇത് ഏറ്റവും നല്ല കൂട്ടമായിരുന്നു, ഇതും പോയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ രാജ്യങ്ങൾ തകർന്നിരിക്കുന്നുവെങ്കിൽ പിന്നെ ലോകം തകർന്നിരിക്കുന്നു. പിന്നെ സഭകളോ? എന്റെ അഭിപ്രായത്തിൽ പെന്തക്കോസ്തുകാരാണ് ഏറ്റവും നല്ലതായി അവർക്കുണ്ടായിരുന്നത്. എന്നാൽ അതും പോയി കഴിഞ്ഞിരിക്കുന്നു. ഓ ദൈവമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. നിങ്ങൾ അവനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ദയവായി എളുപ്പമാകുക, എളുപ്പമാകുക. നിങ്ങൾക്ക് ജീവനെ അനുഭവപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ നിന്നും നിങ്ങളായിരിക്കുന്നതായ കാര്യങ്ങളിൽ നിന്നും കടന്നു വന്നിട്ട് എളുപ്പം നേരെ ആ വിത്തിലേക്ക് കടക്കുക. തണ്ടിലോ അല്ലെങ്കിൽ തോടിലോ ആണെങ്കിൽ നിങ്ങൾ മരിച്ചുപോകും. ഇപ്പോൾ ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ അവനെ സ്നേഹിക്കുന്നു. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് യാതൊരു സഭാ സംഘടനയുമില്ല, യാതൊന്നുമില്ല. ഞങ്ങൾക്ക് ക്രിസ്തു മാത്രമേ ഉള്ളൂ. അവൻ വരുന്നതുവരെയും അവനോടുകൂടെയും ഞങ്ങളുടെ കൂടെയും നിങ്ങളെ ആരാധനയ്ക്കായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പേര് ഞങ്ങൾക്ക് പുസ്തകത്തിലിടാൻ കഴിയുകയില്ല. ഞങ്ങൾക്ക് പുസ്തകങ്ങളില്ല. ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് വീണ്ടും ജനിക്കുന്നതിൽ കൂടെ മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ അതിലിപ്പോൾ ചെയ്യുകയില്ലേ? ക്രിസ്തുവിനോട് പുതിയ ജീവന് വേണ്ടിയും നിങ്ങളെ അകത്ത് കൊണ്ടുവരുന്നതിനും നിങ്ങളുടെ പേര് അതിലില്ലെങ്കിൽ അവന്റെ പുസ്തകത്തിൽ ഇടുന്നതിനു വേണ്ടിയും അപേക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം കൂട്ടായ്മ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഞങ്ങളോട് കൂടെ ഇരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. സ്നേഹവാനായ പിതാവേ, ഇപ്പോൾ ഓരോ വ്യക്തികളെയും അവർ നിന്നിലാണോ എന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണമേ. നീ ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങൾക്ക് വേണ്ടി അടിയേൽക്കപ്പെട്ടു. നീ ദൈവത്താൽ അടിയേറ്റും ദണ്ഡിപ്പിക്കപ്പെട്ടും ഇരിക്കുന്നു എന്ന് ഞങ്ങൾ വിചാരിച്ചു. നീ ഓരോരുത്തരെയും വിളിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവെ, എന്റെ കുഞ്ഞുങ്ങളോടും എന്റെ പ്രിയമുള്ളവരോടും എന്റെ സ്നേഹിതരോടും സംസാരിക്കണമേ. കർത്താവെ, ഇതിപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി അനുവദിച്ചേരണമേ. കർത്താവെ, ആരെയും അധികം നീണ്ട സമയം താമസിക്കാൻ ഇടയാക്കരുതേ. കണ്ടിട്ട് അങ്ങേയറ്റം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. കൊയ്ത്ത് സത്യമായിട്ടും വിളഞ്ഞിരിക്കുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ ദൈവത്തിന്റെ ആ വലിയ സമ്മേളനം ഈ ദേശത്ത് കൂടി തൂത്തുവാരിക്കൊണ്ട് പോയി കളയും. കച്ചി എല്ലായിടത്തേക്കും
പറന്നുപോകും.
എന്നാൽ വിത്ത് അറയിൽ നിറയ്ക്കുന്നു, കാരണം അതിന്റെ അകത്ത് ജീവനുള്ളതാണ്. കർത്താവെ, അനുവദിക്കണമേ ഓരോ അപേക്ഷകൾക്കും ഉത്തരമരലുകയും ഓരോ പ്രാർത്ഥനയും നിന്റെ മുമ്പാകെ പ്രകടമാക്കുവാനും ഇടയാക്കണമേ. കർത്താവെ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ആരും തന്നെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ നൂറോളം മൈലുകൾ വണ്ടി ഓടിച്ചു വരുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കൂടാതെ കർത്താവെ, ഞങ്ങൾക്ക് നന്മയ്ക്കായി ഉള്ളതെന്തും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ കാഴ്ചയിൽ നല്ലതായിട്ടുള്ളതല്ല, എന്നാൽ നിന്റെ കാഴ്ചയിൽ നല്ലതായിട്ടുള്ളതാകണമേ. ദൈവത്താൽ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യപ്പെട്ട് ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ട് ഒരു നിർമ്മല കന്യകയെ പോലെ നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഞാൻ എന്റെ പ്രാർത്ഥനയെ അവർക്ക് വേണ്ടി അർപ്പിക്കുന്നു. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ സർവശക്തനായ ദൈവത്തോട് സംസാരിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിൽ ശരിയായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥന ചെയ്യാൻ കഴിയുന്ന ഏത് മനുഷ്യനാണുള്ളത്? അല്ലെങ്കിൽ ഏത് മർത്യനാണ് അത് ചെയ്യാൻ കഴിയുന്നത്? എന്നാൽ കർത്താവെ, എന്റെ ശരിയായ ഉച്ചാരണമില്ലാത്ത ഈ വാക്കുകളെയും തെറ്റായ സ്ഥാനത്തായിട്ടുള്ള ഈ നാമങ്ങളെയും സർവനാമങ്ങളെയും ഒരു കൊച്ചു പയ്യനിൽ നിന്നും ഒരു ദിവസം കൊണ്ട് ഒരു വരി ഉണ്ടാക്കാനായി എ ബി സി നീ എടുത്തു കളയുകയാണെങ്കിൽ നിനക്കെന്റെ നാമങ്ങളെയും സർവനാമങ്ങളെയും ഒഴിച്ചിട്ട് കളഞ്ഞിട്ട് ഞാൻ എന്താണ് വിശ്വസിക്കുന്നതെന്ന് നോക്കുവാൻ കഴിയുമല്ലോ. കർത്താവെ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഈ വചനത്തെ വിശ്വസിക്കുന്നു. ഇവിടെയുള്ള ഓരോരുത്തർക്കും വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, വിശ്വാസത്താൽ അവരെ നിന്റെ വേദിയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. അവിടെ ഞങ്ങളുടെയും മഹാനായ യഹോവയുടെയും ഇടയ്ക്കായി തന്റെ പുത്രനായ യേശുവിന്റെ രക്തം കിടക്കുന്നു. ആ രക്തം ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കും.
When you smote him on Calvary, you said,
കാൽവരിയിൽ വെച്ച് നീ അവനെ അടിച്ചപ്പോൾ നീ പറഞ്ഞു, സംസാരിക്കൂ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് പറഞ്ഞു. വേദപുസ്തകം പറയുന്നു, പഴയ നിയമത്തിലെ കുഞ്ഞാടിന്റെ രക്തത്തെക്കാളും ഗുണകരമായ കാര്യങ്ങൾ ഈ രക്തം സംസാരിക്കുന്നുവെന്ന്. കാരണം ക്രിസ്തുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായ കാര്യങ്ങളെ സംസാരിക്കുന്നു. അതെ, ഗുണകരമായ കാര്യങ്ങൾ. നിന്റെ രക്തത്തിൽ കൂടി ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വീണ്ടെടുപ്പിനെ സംസാരിക്കണമേ. കർത്താവേ, ജീവന്റെ ഉടയവനായ മഹാനായ പിതാവേ, ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളിൽ നിന്നും അത് എടുത്തു കളയണമേ. ഞങ്ങൾ ആ രീതിയിൽ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞങ്ങളുടെ ഉദ്ദേശമല്ല. ഞങ്ങൾ അത്രമാത്രം ഭയങ്കരമായ ഇരുണ്ട വഴിയിലാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നതുപോലെ ദുർഘടമായ സ്ഥലങ്ങളിൽ കൂടി ഒരു മലമുകളിലേക്ക് ഞങ്ങൾ നടന്നു കയറുകയാണ്. പാത മങ്ങിയതാകുന്നു, എന്നാൽ ഞങ്ങളുടെ വശം പ്രകാശമുണ്ട്.
Step by step as we go now.
ഇപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പടിപടിയായി അത് കാണുവാനും തീർത്ഥാടകരുടെ മുന്നോട്ടുള്ള നീക്കം പോലെ ഞങ്ങൾ കണ്ടുമുട്ടുന്നതുവരെയും അവസാനം മലയുടെ മുകളിലെത്തുവാനും ഇടയാക്കണമേ. ഓ ഇടയനെ, ഞങ്ങളെ നയിക്കണമേ. മഹാനായ യഹോവേ, അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. ഒരു ഉത്തമ സൃഷ്ടിയിൽ നിന്നും വളരെ ദൂരെയാണ് ഞങ്ങളെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ ആ യഥാർത്ഥമായ ഉത്തമ സൃഷ്ടിയിൽ എവിടെ നിന്നുമാണ് ഞങ്ങൾ വെട്ടിയെടുക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. അവനിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അവനിലേക്ക് ഞങ്ങൾ എടുക്കണമേ. കർത്താവെ, ഇത് അനുവദിച്ചേരണമേ. കർത്താവെ, ഇവിടെ രോഗികളായിട്ടുള്ള എല്ലാവരെയും സുഖപ്പെടുത്തണമേ. ഞങ്ങൾ അവനെ നിന്ദിക്കുകയും അടിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവൻ ഞങ്ങളുടെ അതിക്രമങ്ങളാൽ മുറിവേൽക്കപ്പെട്ടു. ദൈവത്തിന്റെ ഉത്തമ സൃഷ്ടിക്ക് അടിയേൽക്കപ്പെട്ടു. ഞങ്ങളുടെ അതിക്രമങ്ങളാൽ അവൻ മുറിവേൽക്കപ്പെടുകയും അവന്റെ അടിപ്പിണരുകളാൽ നാം സൗഖ്യം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിന്റെ ദൈവിക സാന്നിധ്യത്തിൽ നീ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുമ്പോൾ കർത്താവെ, രോഗികളായവരെ സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രാണനെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ എല്ലാ ദുഷ്ടതകളിൽ നിന്നും എല്ലാവിധ അഴുക്ക് വിചാരങ്ങളിൽ നിന്നും ദുഷ്ട സംസാരങ്ങളിൽ നിന്നും തെറ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കണമേ. പിതാവെ, ഞങ്ങളുടെ രോഗങ്ങളെ നീ സൗഖ്യമാക്കുകയും ഞങ്ങൾ നിന്റെ ശുദ്ധീകരിക്കപ്പെട്ട മക്കളാണെന്നുള്ള അനുഭവത്തോടുകൂടി ഇവിടം വിട്ടു പോകുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ രക്തം ഞങ്ങളുടെ മേലാക്കിക്കൊണ്ട് ഞങ്ങൾ രക്തത്തിൽ കൂടി വചനത്തെ സംസാരിക്കുന്നു.
We ask in Jesus Christ's name.
കർത്താവെ അനുവദിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവേ ദൈവമേ, ഈ തുവാലുകളെ അങ്ങയുടെ സാന്നിധ്യത്താൽ അഭിഷേകം ചെയ്യണമേ കർത്താവെ. അവർ പോകുന്നിടത്തൊക്കെയും നിന്റെ സന്നിധി അവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. ആരെങ്കിലും രോഗികളായിട്ടുള്ളവരുടെ ശരീരത്തിന്മേൽ അതിടുമ്പോൾ അവർ സൌഖ്യം പ്രാപിക്കാനിടയാക്കണമേ. കൂടാതെ മറ്റെന്തായിരുന്നാലും ഒരു തകർന്ന കുടുംബം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മഹാനായ ശില്പിയായ കർത്താവെ അത് മെനയണമേ. കർത്താവെ അത് അനുവദിച്ചേരണമേ. ഞങ്ങളെ വളച്ചെടുത്ത് ദൈവമകനും മകളുമാക്കി തീർക്കണമേ. മണവാട്ടിക്ക് അതിന്റെ അവസാനത്തെ മെനുക്കുമണി കിട്ടിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് മുഴുവൻ സഭാ സംഘടനകളിൽ നിന്നും അടിയേൽക്കപ്പെടുകയും അതിനുശേഷം മഹത്തായ കൊയ്ത്ത് അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അതുവരെയും കർത്താവെ അവരെ നിന്നെ സേവിക്കുന്നതിനായി ആരോഗ്യമുള്ളവരും സന്തോഷമുള്ളവരും ആക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. നിങ്ങൾ വാസ്തവത്തിൽ അവനെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളെ ശകാരിച്ചത് എന്തിനാണെന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ യജമാനന് ഒരു ഉത്തമ സൃഷ്ടി ആവശ്യമായിരിക്കുന്നു. കുറച്ചുപേരെ ഇതുപോലെ വലിച്ചുകയറി എനിക്ക് കളയേണ്ടി വന്നിട്ടുണ്ടായിരുന്നേക്കാം. എന്നാൽ ഈ വരുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ ഒന്നിൽ ഈ വചനത്തിനനുസരിച്ച് ഞാനിത് പാലിക്കുകയാണെങ്കിൽ എനിക്കൊരു ഉത്തമ സൃഷ്ടി ഉണ്ടായിരിക്കും. അത് ശരിയാണ്. ഇപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. നാം ഒരുവൻ മറ്റൊരുവനോട് അത്രമാത്രം സ്നേഹത്തിലായിരിക്കണം.
In Christian love, the fellowship of kindred might is like to that above.
നമുക്ക് തമ്മിൽ വേറൊരാളുടെ കൈകളെ എടുക്കാം.
When we asunder part, it give us inward pain, but we shall still be joined in heart and hope to meet again. Child of sorrow and of woe, it will joy and comfort give you. Take it everywhere you go, precious name. Oh, how sweet, oh, Father. Joy of heaven, precious name, oh how sweet, hope of earth and joy of heaven. I remember in your journey, take the name of Jesus with you. As a shield from every care, when temptations round you get,
what do you do there?
Just breathe that holy name in prayer, oh precious name, oh how sweet, oh power. Oh, how sweet.
നമ്മുടെ തലകളെ വണങ്ങാം. ഓ, ഞാൻ പാടാൻ എത്ര മാത്രം ഇഷ്ടപ്പെടുന്നു.
Till we meet at Jesus.